വീണ്ടും ഈ സമയത്തിനാണ് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത്. നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അനുവാദത്താലും അനുഗ്രഹത്താലും ആശിഷത്താലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. അല്ലാതെ നമുക്കത് കഴിയത്തില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ഓർപ്പിച്ച പോലെ തന്നെ കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്താത്തടത്തോളം കാലം നമുക്ക് ദൈവത്തെ അറിയാനായിട്ട് കഴിയത്തില്ല. സൂര്യന്റെ പ്രകാശത്തിൽ നമ്മൾ സൂര്യനെ കാണുന്നത് പോലെ ദൈവത്തിന്റെ പ്രകാശത്തിൽ നമ്മൾ കർത്താവിനെ കണ്ടെങ്കിലേ മതിയാകുള്ളൂ. പിന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഈ പഠനം നമ്മുടെ തലയ്ക്കകത്ത് മാത്രം ഇരിക്കുന്നതിനുള്ള ഒരു കാര്യമല്ല. ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിലൂടെ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കർത്താവിനെ കുറിച്ച് നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനത്തിൽ നമ്മളുടെ ഒരു ഒരു പ്രോഗ്രഷൻ ഉണ്ട്. ആദ്യത്തെ സന്ദർഭങ്ങളിലൊക്കെയും ഞാൻ ദൈവത്തിന്റെ ആത്മാവ് ജനങ്ങളോട് എങ്ങനെ ഇടപെടുന്നു എന്നതിനെ കുറിച്ചാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് സംസാരിച്ചത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ പഠനത്തിലെ കുറേയേറെ തിയോളജിക്കൽ ജാർഗൻസ് എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു നിലയിലേക്ക് പോകാൻ വേണ്ടി അല്ല വാസ്തവത്തിൽ നമ്മൾ ആഗ്രഹിച്ചത്. പ്രത്യുത ഏറ്റവും താഴെ നിന്ന് നമ്മൾ പഠിച്ച് ദൈവികതയുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ദൈവം ഉദ്ദേശിക്കുന്ന നിലയിൽ അതിനെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ആ ഒരു പ്രോഗ്രഷൻ എപ്പോഴും അത്യാവശ്യമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറെ കൂടെ ആഴം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി കുറെ കൂടെ പ്രോഗ്രസീവ് റെവലേഷന്റെ ആ കുറെ കൂടെ മുകളിലുള്ള ഭാഗമായിട്ട് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ തന്റെ വിശുദ്ധന്മാരോട് ഇടപെട്ട നിലയിൽ അതിന് വിപരീതമായിട്ട് ഒരിക്കലും ഇടപെടുകയല്ല, എന്നാൽ അതിൽ നിന്ന് കുറെ കൂടെ ആഴമുള്ള നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. യേശു കർത്താവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് അവൻ ആത്മസ്നാപകനായി വന്നിരിക്കുന്നു എന്നാണ്. ഏറ്റവും പ്രാധാന്യം വർദ്ധിച്ചു പറഞ്ഞ രണ്ട് കാര്യങ്ങളൊന്ന്, ഇവൻ ദൈവത്തിന്റെ കുഞ്ഞാട്, മനുഷ്യവർഗത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതുകൊണ്ട് ശരീരത്തിലിരുന്നവനായ യേശു കർത്താവിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങൾക്ക് പകരമായിട്ട് കാൽവരി ക്രൂശിൽ മരിച്ചു എന്നുള്ളത്. എന്നാൽ അതേസമയം യോഹന്നാൻ സ്നാപകൻ രണ്ടാമത് യേശുവിനെ കുറിച്ച് പറയുന്നതാണ്, അവൻ ആത്മസ്നാപകനാണ്, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ ഇവൻ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. യേശു കർത്താവ് തന്റെ പരിശുദ്ധ ശുശ്രൂഷയില് ഗലീലയിൽ നിന്ന് മാറി യെരുശലേമിൽ വന്ന് ആദ്യത്തെ പെരുന്നാളിന് പങ്കെടുക്കുന്നതിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുമ്പോൾ അവിടെ തന്റെ ശുശ്രൂഷ എല്ലാ ജനങ്ങളുടെയും മധ്യത്തിൽ വെച്ച് ആദ്യം തന്നെ പ്രഖ്യാപിക്കുന്നത് അവൻ ആത്മസ്നാപകനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദാഹിക്കുന്ന ഏവരും എന്റെ അടുക്കൽ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ, ദാഹിക്കുന്ന ഏവരുമായുള്ളവർ എന്റെ അടുക്കൽ വരുവിൽ. യോഹന്നാന്റെ സുവിശേഷം ഏതാം അധ്യായം അതിന്റെ 38-ാം വാക്യത്തിൽ വിശ്വസിക്കുന്നവന്റെ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളെ ജയിച്ചു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വരട്ടെ, വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ച് ആകുന്നു പറഞ്ഞത്. യേശു ഒന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊടുക്കാനാണ് താൻ വന്നത് എന്ന് ആദ്യം തന്നെ യേശു കർത്താവ് പറയും. അതാണ് എന്റെ ദൗത്യം, എന്റെ അടുക്കൽ വരട്ടെ, വന്നു കഴിഞ്ഞിട്ട് ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായിട്ട് അവൻ കുടിക്കട്ടെ എന്ന് പറയുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നൽകുന്നതിന് വേണ്ടിയാണ്. തിരുവെഴുത്തുകളിൽ പറയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തുകളിൽ ഈ വാക്യം അതുപോലെ അങ്ങും പറഞ്ഞിട്ടില്ല. അതായത് എക്സാക്ട്ലി ഈ വേർഡ് കർത്താവ് യേശു കർത്താവ് ഉദ്ധരിച്ചതായ ഈ ഭാഗം അതുപോലെ വേദപുസ്തകത്തിലുള്ളത് പറഞ്ഞിട്ടില്ല. എന്നാൽ വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിലും നീരൊഴുക്കുകളെ അല്ലെങ്കിൽ ജലത്തെ നീരൊഴുക്കുകളെ ആത്മാവുമായിട്ട് ബന്ധിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഈ കഴിഞ്ഞ ഈ നമ്മുടെ ക്ലാസ്സിന്റെ ഏകദേശം 7 ദിവസങ്ങളിൽ പഠിച്ച ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഓൾഡ് ടെസ്റ്റമെന്റ് കംപ്ലീറ്റ് നമ്മൾ വായിച്ചു നോക്കിയാൽ പരിശുദ്ധാത്മ യുഗത്തെ കുറിച്ചുള്ള പ്രവചനം നിറഞ്ഞിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്റെ ആത്മാവിനെ ഞാൻ പകരും, എന്റെ ആത്മാവിനെ ഓട്ടമേൽ പകരും, നിന്റെ സന്തതിമേൽ പകരും, നിന്റെ സന്തതിമേൽ പകരും, നിനക്ക് ജീവിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ എന്റെ ആത്മാവ് നിന്നെ ജീവിപ്പിക്കും. പുതിയ പഴയ നിയമത്തിൽ ഉടനീളം കാണുന്നത് എന്താണ്? ആത്മാവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. എന്ന് തന്നെയല്ല, പഴയ നിയമ പ്രവചനങ്ങളില് ആത്മാവിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളിലൊന്നും ഒരു കുളത്തിലെ വെള്ളത്തെ കുറിച്ച് ഒന്നും പറയുന്നത് എല്ലാം നീരൊഴുക്കുക. എന്നാൽ ഇവിടെ എന്താ, നമ്മൾ ഇതിന്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അവര് ശിലോഹാം കുളത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് അതും ചുമന്നുകൊണ്ട് ഞങ്ങൾ ജീവന്റെ ഉറവയിൽ നിന്ന് വെള്ളം കോരും സന്തോഷത്തോടെ 12-ാം അധ്യായത്തിലെ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവര് യാത്ര ചെയ്യുന്നത്. എന്നാൽ കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ ഒരു കുപ്പി ഒരു ചെറിയ ജാറിലെ വെള്ളം നിങ്ങൾക്ക് നിങ്ങളുടെ ദാഹം തീർക്കുമെന്ന് ചിന്തിക്കുന്നു? അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ദാഹം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം പോകുന്നതാ, വെള്ളം കുടിക്കുന്നതാണോ? എന്നാൽ ദാഹിക്കുന്നവൻ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ജീവന് വേണ്ടി ദാഹിക്കുന്നുണ്ടെങ്കിൽ, അതാണ് അവിടെ പറയുന്നത്, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ജീവന് വേണ്ടി ദാഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്റെ അടുക്കൽ വരട്ടെ, എന്റെ അടുക്കൽ നിന്ന് ജീവന്റെ ജലം സൗജന്യമായിട്ട് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് പറയുന്നത്. ജീവജലത്തിന്റെ നദികൾ ജീവജലമാണ്. ഇറ്റ് ഇസ് സ്ട്രീംസ് ഓഫ് വാട്ടർ, ഇറ്റ് ഇസ് റിവേഴ്സ് ഓഫ് വാട്ടർ. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ജാർ ഓഫ് വാട്ടർ, ഇറ്റ് ഇസ് റിവേഴ്സ് ഓഫ് വാട്ടർ, റിവേഴ്സ് ഓഫ് വാട്ടർ. അപ്പോൾ അത്രയ്ക്കും എന്താ കൂടുതലായിട്ട് അല്ലെങ്കിൽ നിലയ്ക്കാത്തതായ ഒരു ആത്മപ്രവാഹത്തെ കുറിച്ചാണ് യേശു കർത്താവ് അവിടെ പറയുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം അവിടെ കർത്താവ് പറയുന്ന ഭാഗങ്ങളിലെ ചില വാക്കുകൾ, ഒന്ന്, ഇഫ് യു ആർ തേഴ്സ്, ഇഫ് എനി മാൻ തേഴ്സ് ദെൻ കം ആൻഡ് ബിലീവ്. ആരെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എന്റെ അടുക്കൽ വരട്ടെ, അവൻ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. പല വാക്കുകൾ അതിനകത്ത് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതുണ്ട്. ഒന്ന്, ദാഹിക്കുന്നവന് മാത്രമേ വരാൻ പറ്റുള്ളൂ, അല്ലാത്തവന് വരത്തില്ല. ദാഹിക്കുന്നവന് മാത്രമേ വരാൻ പറ്റുള്ളൂ. ദാഹമില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ചിലപ്പോൾ നിർബന്ധിച്ച് വെള്ളം കുടിപ്പിക്കാനൊന്നും ആരെ കൊണ്ടും പറ്റത്തില്ല, അതിന്റെ ആവശ്യമില്ല അല്ലേ. എന്നാൽ ശരിയായിട്ടുള്ള ദാഹം ഉണ്ടെങ്കിൽ നമ്മൾ കുടിക്കാൻ വേണ്ടി എന്തും എന്ത് ചെലവ് ചെയ്ത് നമ്മൾ വരാനായിട്ട് തയ്യാറാകും, എന്തും ചെലവ് ചെയ്ത് വരാനായിട്ട് നമ്മൾ തയ്യാറാകും, ഒരു സംശയമില്ല. ഞങ്ങളുടെ മിഷൻ ഫീൽഡിൽ ഒരു പ്രാവശ്യം ഒരു 94 ലാസ്റ്റ് 95 ആദ്യമായിട്ടാണ്, ഓക്കെ ഇറ്റ് ഇസ് 95 ഒരു പയ്യന് ഒരു സ്പെഷ്യൽ അവിടുത്തെ ഒരു വൈറസ് പിടിച്ചു. എനിക്ക് അവിടുത്തെ വൈറസ് തന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കണ്ടാമിനേറ്റഡ് വാട്ടറിൽ നിന്ന് വെള്ളത്തിൽ നിന്നുള്ള പ്രശ്നമാണ്. അപ്പം ഞാൻ ഇല്ലാത്തൊരു സമയത്താണ്, അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മിഷനറീസിനെ എല്ലാം വിളിച്ച് ഒത്തിരി ഫയർ ചെയ്ത് പറഞ്ഞൊന്നുമല്ല, വെള്ളം സൂക്ഷിച്ച് കുടിക്കണം ജുമാ. നമ്മൾ അന്ന് 40,000 rupees മെഡിക്കൽ ബില്ലാണ്, പൈസ ആയതൊരു വിഷയം. 95 ഇന്ത്യയിൽ 40,000 രൂപ മെഡിക്കൽ ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഞങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ബില്ലുമായി. അത് തന്നെയല്ല, അവൻ രക്ഷപ്പെട്ടത് 14 ദിവസം കോമ സ്റ്റേജിൽ കിടന്നു. ദൈവം എങ്ങനെ രക്ഷിച്ചെന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും അത്ഭുതമായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞ് വെള്ളം കുടിക്കുന്ന സൂക്ഷിച്ച് വേണം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു പറ്റി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു, ഏതാണ്ട് അച്ഛനോട് ഉണ്ടല്ലോ കുറച്ചാണ്, അപ്പം അറിയാം നമുക്ക് ഈ വെള്ളം കുടിക്കുന്നതിൻ്റെ കാര്യത്തെ കുറിച്ച് അറിയാം. അവർ പറഞ്ഞു വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കുടിച്ച് തീർന്നു പോകും, നമ്മൾ ഉദ്ദേശിക്കുന്നവരല്ല, പിന്നെ നമ്മൾ കിട്ടുന്ന വെള്ളം കുടിക്കും. ഞാൻ പറഞ്ഞു കൂടുതൽ വെള്ളം കൊണ്ടുപോകണം. അപ്പം അങ്ങനെ ചോദിച്ചു വില്ലേജിൽ പോകുമ്പോൾ, ഞാൻ വില്ലേജ് പോകുമ്പോൾ കൂടുതൽ വെള്ളം കൊണ്ടുപോകണം. അപ്പം അവർ പറഞ്ഞു 1 rupee വെള്ളം കൊണ്ടുപോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ എഴുതി മതി. ഞാൻ പറഞ്ഞു 2 rupee കൊണ്ടുപോകണം. അപ്പോൾ പിറ്റേ ദിവസം വില്ലേജിൽ പോകണം. വില്ലേജ് പോയപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം കൂടെ എല്ലാവരോടും പറഞ്ഞ് എല്ലാവരും കൂടുതൽ വെള്ളം കൊടുത്തോളും, 2-3 rupees വെള്ളം കൊടുത്തോളും. പക്ഷേ 10 മണിയായപ്പോഴത്തേക്ക് വെള്ളം എല്ലാം തീർന്നു. അപ്പോൾ ആ വില്ലേജിൽ നിന്ന് പിന്നെ ഞാൻ ചിന്തിച്ച് ദാഹിക്കാൻ തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല. പിന്നെ അന്ന് 52 degree ചൂടുണ്ട് അവിടെ, 52 degree ചൂടും. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ദാഹിക്കാൻ തുടങ്ങി. ആദ്യം വെള്ളമില്ല, വെള്ളം എല്ലാം തീർന്നു, പിന്നെ എന്ത് വെള്ളം കിട്ടിയാലും കുടിക്കാമെന്ന് ചിന്തിച്ചു. അപ്പം ഞാൻ ഒടുവിൽ ചിന്തിച്ചു ചാകുകയാണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടല്ല, ഇപ്പം വല്ല മഞ്ഞപ്പിത്തോ അല്ലെങ്കിൽ പിടിക്കുകയാണെങ്കിലും അത് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ ആകത്തുള്ളൂ, ഇപ്പോൾ ഏതാണെങ്കിലും ചാകുകയല്ലേ. പക്ഷെ വെള്ളം കുടിച്ചില്ലെങ്കിൽ ഇപ്പം തന്നെ ചത്തുപോകും. അതുപോലെ തന്നെയുള്ള ദാഹം അവിടെ വെച്ചുകൊണ്ടായി. അങ്ങനെ ഒരു ദാഹം ഉള്ളപ്പോൾ നമ്മൾ ഒന്നും നോക്കത്തില്ല, വെള്ളം കുടിക്കാനുള്ള കാര്യത്തെക്കുറിച്ചൊന്നും നോക്കത്തില്ല. ഇപ്പം ആരെങ്കിലും എനിക്ക് ഗ്ലാസ് വെള്ളം ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയും ആ ഓക്കെ ഉണ്ടെങ്കിൽ തന്നേരെ, എന്നാലേ അതിന് 1 lakh rupees എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുടിക്കും. 100 rupees എന്ന് പറഞ്ഞാൽ കുടിക്കത്തില്ല അല്ലേ, കുടിക്കത്തില്ല. അതേസമയം നമ്മൾ ദാഹിച്ച് വരണ്ടിരിക്കുന്ന സമയത്ത് 100 അല്ല 10,000 rupees എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കുടിച്ചു പോകും അല്ലേ, കുടിച്ചു പോകും. ഈ പത്ത് പി എസ് സാമുവേലിനോട് ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അദ്ദേഹം ഒരു പ്രാവശ്യം വെള്ളം കുടിക്കാനിങ്ങനെ ദാഹിച്ച് പോയി കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം നോക്കിയപ്പോഴത്തേക്ക് ഒരു കുളം കണ്ടു. കുളത്തിൽ എരുമയെല്ലാം കുളിപ്പിക്കുന്ന കുളമാണ്, അതിൻ്റെ മുകളിൽ ഇങ്ങനെ പാറ പോലെ കിടക്കുകയാണ്, എല്ലാം അതിൻ്റെ അഴുക്കെല്ലാം ഇങ്ങനെ പാറ പോലെ കിടക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് അതൊന്ന് നീക്കിയേച്ച് അതിനകത്തൊന്ന് കോരി ഞാൻ കുടിച്ചു, പിന്നല്ലേ അസുഖമൊക്കെ വരുന്നു. അത് പിന്നത്തെ കാര്യം, അത് ആലോചിക്കാൻ പറ്റത്തില്ല. കാരണം അതുപോലെ തേഴ്സ്റ്റ്, ആ ദാഹമുള്ളപ്പോഴാണ്. അപ്പോൾ കർത്താവ് പറയുന്നത് ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ. നമ്മുടെ പ്രശ്നം എന്നറിയാമോ, വി ആർ നോട്ട് തേഴ്സ്റ്റി, നമുക്ക് ദാഹമില്ല എന്നുള്ളതാണ്. ദാഹമില്ലാത്തത് കൊണ്ട് അവൻ്റെ അടുത്തേക്ക് വരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ളൊരു ദാഹം ഇന്ന് ഒട്ടുമില്ല. നോർമലി വി ഡോണ്ട് ഹാവ് എ തേഴ്സ് ഫോർ ദ ഹോളി സ്പിരിറ്റ്, ആൻഡ് ദാറ്റ് ഇസ് ദ പ്രോബ്ലം വിത്ത് ദിസ് ജനറേഷൻ. ഈ തലമുറയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് തേഴ്സ്റ്റ് ഇല്ല എന്ന് പറയുന്നത്. ഇഫ് എനി മാൻ തേഴ്സ്റ്റ് ലെറ്റ് ഹിം കം ടു മീ, അവൻ എൻ്റെ അടുക്കൽ വരട്ടെ. ഞാൻ എന്നിട്ട് പറഞ്ഞു, വരിക എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രോസസ്സാണ്, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി കൂടെ പോവുകയാണെങ്കിൽ ഒരിക്കലും അവൻ്റെ അടുത്ത് നമ്മൾ ചെല്ലത്തില്ല. അത് ഞാനിത് പറയുന്നത് ഭാവികളെ കുറിച്ചൊന്നുമില്ല, ഈ പറയുന്ന മെസ്സേജസ് ഇതെല്ലാം വിശ്വാസികളായ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. നമ്മളുടെ നോർമൽ പാത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, പൊക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളുടെ സ്വാഭാവികമായ ചിന്താഗതികൾ, നമ്മുടെ ധാരണകൾ, നമ്മുടെ മതം, നമ്മുടെ റിലീജിയൻ, ഇതിനകത്ത് നമ്മളിങ്ങനെ പൊക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തിരിച്ചൊന്ന് ചിന്തിക്കണമെങ്കിൽ, തിരിച്ചൊന്ന് വരണമെങ്കിൽ നമ്മൾ ഒന്നാമത് തിരിഞ്ഞേ പറ്റുകയുള്ളൂ. ഓൾഡ് ടെസ്റ്റമെന്റിന്റെയും ന്യൂ ടെസ്റ്റമെന്റിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് തിരിയുക എന്നുള്ളതാണ്. ഷൂബ് എന്ന് പറയുന്ന ഒരു ഹീബ്രു വാക്ക്, ന്യൂ ടെസ്റ്റമെന്റിലെ മെറ്റനോയ എന്ന് പറയുന്നൊരു വാക്ക്. ദാറ്റ് ഇസ് ജസ്റ്റ് ഇതിന് വാസ്തവത്തിൽ ഈ രണ്ട് വാക്കുകൾക്കും മനസ്സുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഒരു പേര് പ്രത്യക്ഷത്തിലില്ല. ഇൻഫാക്ട് മാനസാന്തരവും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നെങ്കിലും തിരിയുക, ടേൺ ബാക്ക് എന്നുള്ള അർത്ഥമാണ്. ഏത് വഴിയെ നീ പോകുന്നോ അവിടെ നിന്ന് നേരെ തിരിയുക, വഴി ഏത് വഴിയെ പോകുന്നു അവിടെ നിന്ന് തിരിയുക എന്നുള്ളതാണ് അവിടുത്തെ അർത്ഥം. തിരിയാത്തിടത്തോളം കം ആൻഡ് ലെറ്റ് ഹിം ഡ്രിങ്ക്, കം വഴി തിരിയണം. ഇനോ നമ്മളുടെ നമ്മൾ ഈ പോകുന്ന വഴി, ഞാൻ ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ പടുകൂഴിയിലൂടെ പോകുന്നവരെ കുറിച്ച് ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വി ആർ നോട്ട് ബോദർ അബൌട്ട് ദ ഹോളി സ്പിരിറ്റ്, വി ആർ നോട്ട് സീരിയസ് അബൌട്ട് ദ ഹോളി സ്പിരിറ്റ്, ആൻഡ് വി ആർ നോട്ട് ബോദർ അബൌട്ട് വാട്ട് വി ആർ ഗോയിങ് ടു ഗെറ്റ് ഫ്രം ഗാഡ്, ദൈവത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് എന്ത് ലഭിക്കുമെന്നുള്ളതിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണ തെറ്റാണ്, നമ്മുടെ ധാരണ തെറ്റാണ്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവ് ഓഫർ ചെയ്യുന്ന എബണ്ടൻസ് ആയിട്ട് ഓഫർ ചെയ്യുന്ന കാര്യം എന്നറിയാം, ഇറ്റ് ഇസ് ദ ഹോളി സ്പിരിറ്റ്. ബാക്കി ഏത് കാര്യം നമ്മൾ കർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുന്ന കർത്താവ് ചോദിക്കും, നിനക്ക് പോരായോടാ, ഇത്രയും പോരായോ, എന്ത് വേണമെങ്കിലും, ഏത് കാര്യത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും കർത്താവ് ഒടുവിൽ ചോദിക്കും, ഐ ഗിവ് ഇറ്റ് ടു യു, ബട്ട് ഇത്രയും പോരായോ. പക്ഷേ ഒരു കാര്യം മാത്രം നമ്മൾ വീണ്ടും വീണ്ടും ചോദിച്ചാലും അവൻ പോരായോ എന്ന് ചോദിക്കത്തില്ല, ദാറ്റ് ഇസ് ദ ഹോളി സ്പിരിറ്റ്. തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും, എത്രയധികം നൽകും, അത് നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ ഈ ദാഹത്തിന്റെ കാര്യം, അവരെ റിലീജിയസ് ആയിട്ടുള്ള ആളുകളായിരുന്നു ഒരു സമൂഹമായിരുന്നു, എരിശിലേമിൽ തീർത്ഥാടനത്തിൽ വന്നവരാണ്, തിരുവചനത്തെ പ്രമാണിക്കുന്നവരാണ്, എല്ലാ രീതിയിലും അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ വെള്ളം ചുമിക്കൊണ്ടൊക്കെ പോവുകയാണല്ലോ, സന്തോഷത്തോടെ രക്ഷയുടെ ഉറവെങ്കിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് പോകുന്നു പറയുന്നു, ഡു യു തിങ്ക് ദാറ്റ് ദിസ് വാട്ടർ വിൽ ക്വെൻച്ച് ദ തേർസ്റ്റ് വിത്തിൻ യുവർ ഹാർട്ട്, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ ദാഹത്തെ ഇത് കുറച്ചു കളയും അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരുമെന്ന് ആണല്ലോ നിങ്ങൾ പറഞ്ഞത്, പക്ഷേ എവിടെയാണ് നിങ്ങളുടെ ഈ സന്തോഷം? നിങ്ങളുടെ മുഖത്തത് കാണുന്നില്ലല്ലോ. ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിവസമായിരുന്നു, നാളെ നിങ്ങൾ എന്തോ ചെയ്യും? ഇന്ന് ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിവസമാണ്, നാളെ നിങ്ങൾ എങ്ങനെ ജീവിക്കും? നമ്മുടെ ഉള്ളിലിരുന്ന് തേങ്ങുന്ന പരിശുദ്ധാത്മാവിന് അല്ലെങ്കിൽ ജീവന് വേണ്ടിയുള്ള ഒരു ദാഹം, ജീവന് വേണ്ടിയുള്ള വലിയ ഒരു ആത്മാവിന്റെ ദാഹം, അത് ശിരോമകുളത്തിലെ വെള്ളം കൊണ്ട് ശമിപ്പിക്കാൻ കഴിയുന്നതല്ല. പാപത്തിന്റെ പ്രലോഭനങ്ങളിൽപ്പെട്ട് ജീവിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ ദൈവത്തോടെ നീതി പുലർത്താൻ കഴിയാതെ, ഹൃദയത്തിൽ നന്മ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടും അതിന് കഴിയാതെ, പാപത്തിന് ദാസനായി വിധിക്കപ്പെട്ടവൻ എന്നുള്ള കരച്ചിൽ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടാകുമ്പോൾ ശിരഹാംകുളത്തിലെ വെള്ളമൊന്നും പ്രയോജനപ്പെടുത്തില്ല, ഇവിടുത്തെ റിലീജിയസ് റിച്വൽസ് ഒന്നും പ്രയോജനപ്പെടുത്തില്ല. കം, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും, പുറത്തോട്ട് ഒഴുകും. ഇറ്റ് ഇസ് എൻ ഓവർ ഫ്ലോയിങ് സ്പിരിറ്റ്, ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ സ്പിരിറ്റ് ദാറ്റ് കംസ് ടു യു. സാധാരണ രീതി പറയണമെന്ന് അറിയാമോ, എന്നിൽ നമ്മളെന്നാ പറയുന്നത്, വിശ്വസിച്ച എന്തോ കിട്ടുമെന്ന് ഇല്ലേ? നീ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിനക്ക് ജീവജലം കിട്ടുമെന്നല്ല പറയുന്നത്, എന്താ പറയുന്നത്? അത് നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഒഴുകുന്ന, പുറത്തോട്ട് ഒഴുകണമെങ്കിൽ ദാറ്റ് നാച്ചുറലി ഫില്ല് ചെയ്തതിനു ശേഷമാണ് സംഭവിക്കുന്നത്. പുറത്തോട്ട് ഒഴുകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് വിൽ ക്വെൻസ് യുവർ തേഴ്സ് ആൻഡ് ഇറ്റ് പ്യൂരിഫൈസ് യുവർ ഹാർട്ട് ആൻഡ് ക്ലെൻസസ് യു, അതെല്ലാം നടക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി വാട്ട് ഹാപ്പൻസ്, ബട്ട് ഇറ്റ് ഈസ് എ ലിവിംഗ് വാട്ടർ സ്ട്രീം, അത് നിറഞ്ഞാൽ പുറത്തോട്ട് ഒഴുകും. ഇറ്റ് ഇസ് നോട്ട് എ ബക്കറ്റ് ഓഫ് വാട്ടർ, ഇറ്റ് ഇസ് നോട്ട് ഈവൻ എ പൂൾ ഓഫ് വാട്ടർ, ഇറ്റ് ഇസ് സ്ട്രീംസ് ഓർ റിവേഴ്സ് ഓഫ് വാട്ടർ ഇല്ലേ? അത് എന്തിനേയും നിറച്ച് പുറത്തോട്ട് ഒഴുകുവാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും പഠിക്കാനുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല. ചില ഭാഗങ്ങൾ ഞാനിങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് വായിച്ചു പോവുകയാണ്, അത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആൻഡ് ഈഫ് എനി മാൻ, ഇത് പഴയ നിയമത്തിൽ നിന്നുള്ള വലിയൊരു വ്യത്യാസമാണ്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുവാനും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ സെലക്റ്റഡ് ആയിട്ടുള്ള ചില ആളുകളുണ്ടായിരുന്നു. ചില ആളുകൾക്ക് മാത്രമാണ് ആത്മാവിനെ ലഭിച്ചത്. പക്ഷെ കർത്താവ് പറയാണ്, ഇപ്പോൾ ഇറ്റ് ഹാസ് ബിക്കം യൂണിവേഴ്സൽ. എനി മാൻ, ഇഫ് എനി മാൻ കംസ് ടു മീ, ഇഫ് എനി മാൻ ഇസ് തേഴ്സ്റ്റി, ആരെങ്കിലും ദാഹിക്കുന്ന ഏതൊരു മനുഷ്യനാണെങ്കിലും, എല്ലാവർക്കുമായിട്ട് അതിന്റെ യൂണിവേഴ്സൽ ദൈവത്തിന്റെ മനസ്സിൽ എന്നും ദൈവം ആഗ്രഹിക്കുന്നറിയാം. അതങ്ങനെ ചെയ്യാനായിട്ട് ദൈവത്തിന് കഴിഞ്ഞില്ല എങ്കിലും ഓൾഡ് ടെസ്റ്റമെന്റ് ടൈംസിലും പഴയ ഏത് കാലഘട്ടത്തിലും ദൈവത്തിന്റെ ആഗ്രഹം ഭൂമി മുഴുവൻ ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ട് നിറയുകയും ദൈവ കേന്ദ്രീകൃതമായ ഒരു ഭരണത്തിന് കീഴിൽ ഭൂമി മുഴുവൻ ആകുന്നതിനെ കുറിച്ചാണ് കർത്താവ് വിഭാവന ചെയ്തിരുന്നു എന്നുള്ളതിനകത്ത് സംശയമില്ല. അതുകൊണ്ട് തന്നെ ഉൽപ്പത്തി പുസ്തകം 1:28 വാക്യത്തിൽ ആദാമിനോട് കർത്താവ് പറഞ്ഞെന്നറിയാമോ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയിൽ, ഭൂമിയിൽ നിറയിൽ. അല്ലാതെ കർത്താവിന്റെ മനസ്സിൽ ആദാമു ഹവ്വായി മാത്രമല്ലായിരുന്നു, ആദാമിന്റെയും ഹവ്വായുടെയും മക്കൾ, സന്തതി, പരമ്പരകൾ, വിശുദ്ധ പ്രജ അല്ലെങ്കിൽ വിശുദ്ധ ജനം, ജനം എന്താണ്, എ ഹോളി ഓഫ് സ്പ്രിംഗ്, ആൻഡ് ഇറ്റ് ഇസ് കമ്മിങ് ഔട്ട് ആൻഡ് യു നോ ഇറ്റ് ഫിൽസ് ദി എർത്ത്, അത് മുഴുവനായിട്ട് നിറയുന്നതിനെ കുറിച്ചാണ് ദൈവം വിഭാവന ചെയ്യുന്നത്. നോവായോടും സെയിം കാര്യമാണ് 9:1 വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. അതുപോലെ തന്നെ അബ്രഹാമിനോട് പറയുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്? ഐ വിൽ ബ്ലസ് യു സോ ദാറ്റ് യു ഷാൽ ബി എ ബ്ലെസ്സിംഗ് ആൻഡ് ഇൻ യു ഓൾ ദ ഫാമിലീസ് ഓഫ് ദി എർത്ത് ഷാൽ ബി ബ്ലെസ്സ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എന്തിന്? സോ ദാറ്റ് യു ഷാൽ ബി എ ബ്ലെസ്സിംഗ്. നീ ഒരു അനുഗ്രഹമായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നമ്മൾ എപ്പോഴും പറയുന്നത് അബ്രഹാമിനെ അനുഗ്രഹിച്ചവനായ ദൈവം, അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്നതിന് ഒരനുഗ്രഹമാകാൻ വേണ്ടിയാണ്, അല്ലാതെ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടിയല്ല, അനുഗ്രഹമാകാൻ വേണ്ടിയാണ്. ഐ വിൽ ബ്ലസ് യു സോ ദാറ്റ് യു ഷാൽ ബി എ ബ്ലെസ്സിംഗ് ആൻഡ് ഓൾ ദ ഫാമിലീസ് ഓഫ് ദി എർത്ത് ഷാൽ ബി ബ്ലെസ്സഡ് ബൈ യു. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. സെയിം, എക്സാക്ട്ലി ദ സെയിം ആണ് യാക്കോബിനോട് പറയുന്നത് 28-ാം അധ്യായം 14-ാം വാക്യത്തിൽ. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കും. അബ്രഹാമിനോട് പറയുമ്പോഴത്തേക്ക് നീ മുഖാന്തരം എന്ന് പറഞ്ഞെങ്കിൽ ചാപ്റ്റർ 28 വേഴ്സ് 14 യാക്കോബിന് പറയുകയാണ് നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹിക്കപ്പെടും. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 25-ാം വാക്യത്തിൽ വീണ്ടും പത്രോസ് പറയുമ്പോഴത്തേക്ക് ഭൂമിയിൽ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ അത് എക്സസ് ആയിട്ട് ചേർത്ത് വെച്ചിരിക്കുകയാണ്, നിന്റെ സന്തതിയിൽ. ദാറ്റ് മീൻസ് ഒരു വ്യക്തി മാത്രമല്ല, ആ സന്തതി പരമ്പര തന്നെ എന്തായിത്തീരുകയാണ്? അനുഗ്രഹിക്കപ്പെടുകയാണ്. പക്ഷെ ഭൂമിയിലെ സകല വംശങ്ങളെയും അനുഗ്രഹിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയിലെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാണ്. അത് നമ്മളുടെ ദൈവശാസ്ത്രത്തെ മുഴുവൻ മാറ്റിമറിക്കേണ്ട കാര്യമാണ്. കാര്യം ഇന്നത്തെ ദൈവശാസ്ത്രം എന്താണ്? നമ്മളെ അനുഗ്രഹിക്കുന്നവനായ ദൈവമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ വേദപുസ്തകത്തിന്റെ ചിന്തകളും ധാരണകളും എങ്ങോട്ടാണ് കൈവരിച്ചുകൊണ്ടെന്ന് അറിയാമോ? ദാറ്റ് ദ ഹോൾ ഏർത്ത് ഈസ് ബ്ലെസ്ഡ് ബൈ അസ്. നമ്മളാൽ ഭൂമി മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്നതിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലാത്തവൻ അനുഗ്രഹം കിട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് നമ്മളെ അനുഗ്രഹിച്ച് അതിനകത്ത് തന്നെ എന്താ ചത്ത് അറിയാൻ വേണ്ടിയല്ല. ഗോഡ് വോണ്ട് ടു സീ ദാറ്റ് വി ആർ ബിക്കമിംഗ് എ ബ്ലെസ്സിംഗ് ഫോർ അതേഴ്സ് ആൻഡ് ഓൾ ദ ഫാമിലീസ് ഓഫ് ദി എർത്ത് ദി എൻഡ്സ് ഓഫ് ദി എർത്ത് ഈസ് ബ്ലെസ്ഡ് ബൈ അസ്. നമ്മൾ മുഖേന ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നതാണ്. ദൈവത്തിന്റെ മനസ്സിൽ എപ്പോഴും ഭൂമി മുഴുവനും ദൈവത്തിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. എപ്പോഴും എപ്പോഴും അവൻ ഹീസ് കിങ് ഓവർ ഓൾ ദ നേഷൻസ്. 47-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന അത്യുന്നതനായ യഹോവ ഭയങ്കരനാകുന്നു, അവൻ സർവ്വഭൂമിക്കും മഹാരാജാവാകുന്നു. ഇസ്രായേൽ മക്കൾ ചിന്തിച്ചത് അവര് യഹോവ ഇസ്രായേലിന്റെ മാത്രം രാജാവാണെന്ന്. പക്ഷേ എന്താണ് യാഥാർത്ഥ്യം? എന്താണ്? അവൻ സർവ്വഭൂമിക്കും മഹാരാജാവാകുന്നു. 7-ാം വാക്യത്തിൽ ദൈവം സർവ്വഭൂമിക്കും രാജാവാകുന്നു എന്ന് അതിന്റെ 7-ാം വാക്യത്തിൽ കാണുന്നു. എരമിയാവിന്റെ പ്രവചനം 32:27 സകല ജഡത്തിന്റെയും ദൈവം എന്ന് പറയും. സർവ്വഭൂമിയുടെ സകല ജഡത്തിന്റെയും, എവറിഥിങ് ദാറ്റ് ഹാസ് ബ്രത്ത്, ഓൾ ദ ഫ്ലഷ്, ഹി ഈസ് കിങ് ഓഫ് ഓൾ ദ ഫ്ലഷ്, എല്ലാവരുടെയും രാജാവ്. അതുപോലെ തന്നെ സങ്കീർത്തനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയുന്നത് ഗോഡ് റെയിൻസ് ദി ഹോൾ എർത്ത്, യഹോവ സകലത്തിനും വാഴുന്നുള്ളതാണ്. യഹോവ വാഴുന്നു എന്ന് പറഞ്ഞു സങ്കീർത്തനം തന്നെ 3 നമുക്ക് അടുപ്പിച്ചടുപ്പിച്ചു. 93-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിലും 97-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിലും 99-ാം സങ്കീർത്തനം 1-ാം വാക്യവും തുടങ്ങുന്നത് തന്നെ യഹോവ വാഴുന്നു എന്ന് പറഞ്ഞു. യഹോവ വാഴുന്നു. ആൻഡ് യെശയ്യാ പ്രവചനം വായിക്കുമ്പോഴത്തേക്ക് 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? കർത്താവ് ഉയർന്നും ഭൂമിയുള്ള സിംഹാസനത്തിലിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ സിംഹാസനങ്ങൾക്കും ഉയരെയുള്ള സിംഹാസനത്തിലിരിക്കുന്ന ആരാണ്? ഇറ്റ് ഇസ് ഗോഡ്. പിന്നെ ഞാൻ ഈ പറയുന്നതെന്ന് അറിയാമോ? ദൈവത്തിന്റെ മനസ്സിൽ ഒരു എക്സ്ക്ലൂസീവ് ഗ്രൂപ്പിന് വേണ്ടി അവന്റെ അനുഗ്രഹങ്ങളെ തടഞ്ഞു വെക്കാനായിട്ട് അവൻ ആഗ്രഹമില്ല. അവന്റെ മനസ്സിലെ ആഗ്രഹം എന്താണ്? എല്ലാവർക്കും, ദ ഹോൾ എർത്ത്. 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ സറാഫുകൾ പാടുന്നത് ദ ഹോൾ എർത്ത് ഈസ് ഫിൽഡ് വിത്ത് ഹിസ് ഗ്ലോറി. അവന്റെ മഹത്വം ഭൂമിയിൽ സർവ്വഭൂമിയിലും നിറഞ്ഞിരിക്കുന്നു, നിറഞ്ഞിരിക്കുന്നു. 40-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അറിയാമോ? ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ഷാൽ ബി റിവീൽഡ് ആൻഡ് ഓൾ ദ ഫ്ലഷ് വിൽ സീ ഇറ്റ് ടുഗദർ. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒന്നുപോലെ അതിനെ കാണും. നോക്ക്, യഹോവയുടെ മഹത്വം, അതായത് പ്രവചനങ്ങളിലെല്ലാം കാണുന്ന എന്നറിയാമോ? പ്രവാചകന്മാർ എപ്പോഴും വിഭാവന ചെയ്യുന്നത് യെരുശലേമിന് വേണ്ടി മാത്രമുള്ള ഒരു ദൈവത്തെയല്ല, ഇസ്രായേലിന് വേണ്ടി മാത്രമുള്ള ഒരു ദൈവത്തെയല്ല. പ്രവാചകന്മാർ എപ്പോഴും വിഭാവന ചെയ്യുന്നത് എങ്ങനെയുള്ളൊരു ദൈവത്തെയാണ്? സർവ്വഭൂമിയും വാഴുന്നവനായ, സർവ്വഭൂമിയിലും മഹത്വം നിറഞ്ഞിരിക്കുന്നവനായ ഒരു ദൈവത്തെയാണ്. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സർവ്വജഡവും ഒന്നുപോലെ അവനെ കാണും. തന്നെയല്ല, എല്ലാ ഭൂമിയും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതും, ഞാൻ തിരിയുക എന്നുള്ള വാക്കുണ്ടല്ലോ, അത് പലർക്കും ഓൾഡ് ടെസ്റ്റമെന്റ് ഉപയോഗിച്ചിരിക്കുന്നത് ദൈവത്തെ വണങ്ങുവാനായിട്ട്. 22-ാം സങ്കീർത്തനം 27-ാം വാക്യത്തിൽ ഭൂമിയുടെ അറുതികൾ യഹോവയിങ്കിലേക്ക് തിരിയും, ജാതികളുടെ വംശങ്ങൾ നിന്റെ മുമ്പാകെ നമസ്കരിക്കും. They will turn to you and bow down before you. See, 66-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ സർവ്വഭൂമിയിൽ നിന്നെ നമസ്കരിച്ച് പാടും. യെശയ്യാപ്രവചനം അവസാനിക്കുമ്പോൾ 66-ാം അധ്യായം 23-ാം വാക്യത്തിൽ അമാവാസി തോറും ശബത്ത് തോറും സകല ജഡവും എന്റെ സന്നിധിയിൽ നമസ്കരിപ്പാൻ വരുമെന്ന് പറഞ്ഞു. എന്റെ ഭാഗങ്ങൾ ജസ്റ്റ് അങ്ങ് വായിച്ചു പോവുകയാണ്. വായിച്ചു പോകുന്നുള്ളതേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കണം എന്താണ് ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണ് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം? That every flesh, all the flesh shall see it together. The glory of the Lord shall be revealed. ദൈവത്തിന്റെ മഹത്വം പ്രത്യക്ഷമാകും, സർവ്വജനവും അതിനെ കാണും എന്നുള്ളതാണ്. അതുപോലെ പുതിയ നിയമത്തിൽ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രത്യേകത എന്നറിയാമോ? ഈവൻ ഓൾഡ് ടെസ്റ്റമെന്റിലെ ന്യൂ ടെസ്റ്റമെന്റ്, ഓൾഡ് ടെസ്റ്റമെന്റിലെ ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 16:23, സകല ഭൂവാസികളും ഭൂവാസികളെ യഹോവയ്ക്ക് പാടുവിൻ, നാൾക്കുനാൾ അവന്റെ രക്ഷയെ പ്രസ്താവിപ്പിൻ. റോമാലേഖനം 14:11 വാക്യത്തിൽ എവരി നീ ഷാൽ ബാവ്, എവരി ക്യാൻ കൺഫസ്, ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്. സകല നാവും കർത്താവ് യേശു കർത്താവെന്ന് ഏറ്റു പറയുന്ന അവസ്ഥ. ഇനി റെവലേഷനിൽ നമ്മൾ കാണുന്ന 5:9 വാക്യത്തിൽ, നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. സർവ ഗോത്രങ്ങൾ, എവ്രി ട്രൈബ്, എവ്രി ടങ്, എവ്രി നേഷൻ, ഇതാണ് ദൈവത്തിന്റെ മനസ്സിലെ ആഗ്രഹം. സോ ഇഫ് എനി മാൻ മീൻസ് യു നോ ദ സാൽവേഷൻ ഓഫ് ഗോഡ് ബിക്കംസ് യൂണിവേഴ്സൽ ആൻഡ് ഈവൻ ദ ഹോളി സ്പിരിറ്റ്, ഇറ്റ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു സംബഡി ഹു ഈസ് ലിവിംഗ് ഇൻ ജെറൂസലേം, ബട്ട് ദാറ്റ് ഈസ് ടു ദ പീപ്പിൾ ഓൾ അറൌണ്ട് ദ വേൾഡ്. ലോകത്തിന്റെ സകല ജാതികൾക്കും സകല ജനങ്ങൾക്കും വേണ്ടി കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നു? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. ഇഫ് എനി മാൻ ഈസ് തേഴ്സി, ആരെങ്കിലും ദാഹിക്കുന്നെങ്കിൽ, അതുകൊണ്ടാണ് നമുക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ കഴിയുന്നത് അല്ലേ. കർത്താവ് പറയുന്നത് ഇതാ ഇവിടെ യെരുശലേമിൽ നമസ്കരിക്കാൻ വന്നവരിൽ ആരെങ്കിലും എന്ന് പറയുന്നില്ല, ക്ലോസസ് ഒന്നുമില്ല. എനി മാൻ, ആൻഡ് എനി മാൻ മീൻസ് യു നോ നോ റെസ്പെക്ട് ഓഫ് പേഴ്സൺ. അതിനകത്ത് ആളുകളെ ഒന്നും തരംതിരിച്ച് കാണുന്നില്ല. ഇഫ് യു ആർ എ ജ്യൂ എന്ന് പറയുന്നില്ല, ആൻഡ് ഇഫ് യു ആർ എ ഗ്രീക്ക് എന്ന് പറയുന്നില്ല, ഇഫ് യു ആർ എ സിറിയൻ ക്രിസ്ത്യൻ എന്ന് പറയുന്നില്ല, ഇഫ് യു ആർ അൻ ഇന്ത്യൻ എന്നും പറയുന്നില്ല. നത്തിങ് നത്തിങ് എനി മാൻ, ദാറ്റ് മീൻസ് ദൈവത്തിന് മുഖപക്ഷം ഇല്ല. ഏതൊരു മനുഷ്യന് വേണ്ടിയും കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നു? അവന്റെ ആത്മാവിനെ തുറന്നു കൊടുത്തിരിക്കുകയാണ്. ആരും, ഏതൊരു മനുഷ്യനും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ വരട്ടെ. അടുത്തതായിട്ട്, ഇത് കാലങ്ങളെയും കടന്നു പോകുന്നു എന്നുള്ളതാണ്. കാരണം കർത്താവ് സംസാരിക്കുന്ന കാലഘട്ടത്തിലെ ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, 17-ാം അധ്യായത്തിൽ മഹാപുരോഹിത പ്രാർത്ഥനയിൽ കർത്താവ് ദൈവത്തോട് പറയുന്നതിന്, പിതാവിനോട് പറയുന്നതെന്ന് അറിയാമോ? ഞാനിത് പറയുന്നത് ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ വിശ്വസിക്കാനിരിക്കുന്നവർക്കും വേണ്ടി കൂടെ ഞാൻ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന നമ്മൾക്ക് വേണ്ടി കൂടെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഇഫ് എനി മാൻ ഈസ് തേഴ്സി കം ടു മീ ആൻഡ് ഹി ക്യാൻ ഡ്രിങ്ക് ദ ലിവിംഗ് വാട്ടർ. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് കർത്താവ് നൽകിയിരിക്കുന്ന എല്ലാ കാലഘട്ടത്തിലും, എല്ലാ എനി മാൻ ഇൻ എനി ഏജ്, ഏത് കാലഘട്ടത്തിലെയും ജനങ്ങൾക്ക് വേണ്ടി തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവൻ പറയുകയാണ്. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി, പീപ്പിൾ അറ്റ് ഓൾ ടൈംസ് ഇൻ ഓൾ പ്ലേസസ്. ഇവിടെ അബുദാബി നമ്മൾ കൂടിയിരിക്കുമ്പോൾ നമുക്കും വേണ്ടി കൂടെ പറയുന്ന കാര്യമാണ് എന്ത്? എനി മാൻ ഈസ് തേഴ്സി എന്ന് പറയുന്നത്. ദ ഹോളി സ്പിരിറ്റ് മേക്ക് അസ് പാർട്ടേക്കേഴ്സ് ഓഫ് ദി ഇൻവിസിബിൾ ചർച്ച് ഈവൻ വിത്ത് ദി അപ്പോസ്തോലിക് ചർച്ച്. നമ്മളെയും അപ്പോസ്തോലിക സഭയുടെ ഭാഗമാക്കി തീർക്കുകയാണ്. കാരണം ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് തന്നെ എന്താണ്, നമ്മളെയും അപ്പോസ്തോലന്മാരെ ഒരേ ഗണത്തിലാക്കിയിരിക്കുക, നമ്മളെയും യേശുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളെയും ഒരേ ഗണത്തിലാക്കിയിരിക്കുകയാണ്. അവരുടെ എല്ലാ സ്പെഷ്യാലിറ്റിയും തീരുകയാണ്. യേശുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചു എന്നുള്ള ഒരു പ്രത്യേകത ഒന്നും അവർക്കിനി അവകാശപ്പെടാനാവില്ല. ഓൾ ദ ബ്ലെസ്സിംഗ്സ് ദാറ്റ് ഗോഡ് പ്രോമിസ് ടു ഹിസ് ഡിസൈപ്പിൾസ് ഇറ്റ് ഈസ് ഫോർ അസ് ഓൾസോ. അത് നമുക്കും വേണ്ടിയാണ്. ഇനി ഞാൻ മുന്നോട്ട് പോകട്ടെ. ഈ ദ പ്രോമിസ് ഓഫ് ദ ഫാദർ, പഴയ നിയമത്തിൽ പ്രവാചകന്മാർ എപ്പോഴും വരാൻ പോകുന്ന മശിഹയെ കുറിച്ചാണ് പ്രവചിച്ചത്. ഒഫ്കോഴ്സ് ആ മശിഹ ആത്മാവ് നിറഞ്ഞവനായിരിക്കുമെന്നും ആ മശിഹ ആത്മാവിനെ നൽകുമെന്നും എല്ലാം പറയുന്നത്. പക്ഷേ ദി ഓൾഡ് ടെസ്റ്റമെന്റ് പ്രോഫറ്റ്സ് വേർ ഓൾവേസ് പ്രൊഫസിങ് എബൌട്ട് എ മെസ്സയാ ഹു ഈസ് ഗോയിങ് ടു കം, വരാൻ പോകുന്ന ഒരു മശിഹയെ കുറിച്ച് പ്രസംഗിച്ചു. പറയുന്നത് 9:6, 7 നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. നോക്കെ നിരന്തരമായിട്ട് ആ ഭാവങ്ങളൊക്കെ നമുക്കറിയാം. ആൻഡ് ഈവൻ സെക്കരയാ chapter 3:8, എന്റെ ദാസനായ മുള എന്നവനെ ഞാൻ വരുത്തും. ആൻഡ് ഐസയാ chapter 11:1, എന്താണ്, ഇസായിലിന്റെ കുറ്റിയിൽ നിന്ന് എ ഷൂട്ട് വിൽ കം അപ്പ്, ഒരു മുള പൊട്ടിപ്പുറപ്പെടും. നോക്കുക, വരാൻ പോകുന്ന മശിഹയെ കുറിച്ചുള്ള ആയിരക്കണക്കിന് പ്രവചനങ്ങൾ പഴയ നിയമത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് കിടപ്പുണ്ട്. എന്നാൽ അവിടുത്തെ ആ മശിഹയുടെ ആഗമനത്തെ കുറിച്ച് യേശു കർത്താവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികൾ അവരതിനെ കണക്കാക്കിയിരുന്നത് വെൻ ഹി കം, അവൻ വരുന്ന സമയത്ത് വിൽ ഗെറ്റ് റെസ്റ്റ്, നമുക്ക് ആശ്വാസം ലഭിക്കും എന്നുള്ളതാണ്. നമുക്ക് ആശ്വാസം ലഭിക്കും, നമുക്ക് കംഫർട്ട് ലഭിക്കും. നമ്മൾ ശിമയോനെ കുറിച്ച് എന്താ പറയുന്നത്? Luke 2:25 ശിമയോൻ ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരുന്ന അല്ലേ, അല്ലേ, ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി, ലൈക്ക് ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി. ദാറ്റ് മീൻസ് ഹി വാസ് എക്സ്പെക്ടിങ് എ കംഫർട്ടർ അല്ലേ. മശിഹയെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ്? അവൻ ഒരു കംഫർട്ടർ ആയിരിക്കുമെന്നാണ്, ഒരു ആശ്വാസപ്രദനായിരിക്കുമെന്നാണ് മശിഹയെ കുറിച്ചുള്ള പ്രതീക്ഷ. ദിസ് മാൻ വാസ് റൈറ്റിയസ് ആൻഡ് ഡിവോട്ട് ആൻഡ് ലുക്കിംഗ് ഫോർ ദ കൺസൊലേഷൻ ഓഫ് ഹിസ് ഫാമിലി. കൺസൊലേഷൻ ഓഫ് ഹിസ് ഫാമിലി. ഇനി സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? മശിഹ തന്നെ എന്താണ്? ഒരു ആശ്വാസപ്രദന, ഒരു ആശ്വാസം, കംഫർട്ടർ. മത്തായിയുടെ സുവിശേഷം 18:28 വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതുമായുള്ളവരെ എന്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഐ വിൽ ഗിവ് യു റെസ്റ്റ്. സോ മെസേജ് ഇസ് എ കംഫർട്ടർ. എന്നാൽ ഇപ്പോൾ മശിഹ ഭൂമിയിൽ തന്റെ വാസം കഴിഞ്ഞിട്ട് പോകാൻ ഒരുങ്ങുകയാണ്. നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 14:1 വരിക. അതിനിടയ്ക്കത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കയറി കയറി പറയാം. ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് പെട്ടെന്ന് പോകാം. ഇനിയിപ്പോ ഞാൻ പറഞ്ഞല്ലോ, വിൻഡോസ് തുറന്നിരുന്നത് പോലെ നമ്മൾ കീപ് യുവർ ബൈബിൾ ഓപ്പൺ ഇൻ ഡിഫറെന്റ് പാർട്ട്. ഓക്കെ, ഡിഫറെന്റ് വായിക്കും വായിക്കും. വിൻഡോസ് ഒന്നും ഷട്ട് ഡൗൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. കീപ് ഇറ്റ് ദെയർ. ആൻഡ് ഫൈനലി എനി ടൈം നമ്മൾ പറയുമ്പോൾ ആ ഭാഗത്തേക്ക് വരണം. യോഹന്നാന്റെ സുവിശേഷം 14:14 നമ്മൾ കാണുന്നുണ്ടാണെന്ന് അറിയാമോ? ഇത് വാസ്തവത്തിൽ കർത്താവിന്റെ ഒരു ഫെയർവെൽ സ്പീച്ച് എന്ന് പറയാം. രണ്ട് ഫെയർവെൽ സ്പീച്ച് കർത്താവ് പറയുന്നുണ്ട്. ഒന്നാമത് പറയുന്നത് തന്റെ പാഷന് മുമ്പായിട്ടാണ്. പാഷന് മുമ്പായിട്ട്, കർത്താവിന്റെ കഷ്ടപ്പാടുകൾക്ക് മുമ്പായിട്ട് അല്ലെ, കഷ്ടാനുഭവത്തിന് മുമ്പായിട്ട് പറയുന്നതാണ്. അതാണ് ഈ ഭാഗം. ഇനി രണ്ടാമത് പറയുന്നത് അവന്റെ അസെൻഷന് മുമ്പായിട്ട് ഒരു ഫെയർവെൽ സ്പീച്ചുകളുണ്ട്. അത് നമ്മൾ ആക്ട് ചാപ്റ്റർ വണ്ണിലും അതുപോലെ തന്നെ നാല് സുവിശേഷങ്ങളിലും അവസാന ഭാഗത്തും നമ്മൾ കാണുന്നത് അസെൻഷന്, കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് മുമ്പുള്ള എന്താണ് ഫെയർവെൽ സ്പീച്ചാണ്. അപ്പോൾ ഇവിടെ ശിഷ്യന്മാരുടെ കാര്യത്തില് അവൻ ആകപ്പാടെ ഒരു ചെറിയ വിഷമമുണ്ട്. നോ, ഹി ഈസ് ആക്ച്വലി നോ, ദി ഡിസൈപ്പിൾസ് ആർ റിയലി വറീഡ് ബിക്കോസ് കർത്താവ് വന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നാച്ചുറലി ഇവർ 3.5 വർഷം കൂടാണെന്ന ആളുകൾക്ക് എന്താണ് ആകെ വിഷമിച്ചിരിക്കുകയാണ്. അവർക്ക് എല്ലാം എല്ലാമായിരുന്നു അവരുടെ ഗുരു, ഇപ്പോഴവരെ വിട്ടുപോവുകയാണെന്ന് പരസ്യമായിട്ട് പറയാണ്, ഐ എം ഗോയിങ് എന്ന് ഇങ്ങനെ പറയാണ്. അപ്പോൾ അത് അറ്റിനോട് എന്നാ ഒരു ചെറിയ കാര്യമൊന്നുമല്ല. എന്നാൽ 14 അധ്യായം തുടങ്ങുമ്പോൾ കർത്താവ് പറയാണ്, ഞാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ട്രസ്റ്റ് ഇൻ മീ ആൻഡ് ഓൾസോ ട്രസ്റ്റ് ഇൻ ഗാഡ് ആൻഡ് ഓൾസോ ഇൻ മീ. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങളുടെ ഹൃദയം അങ്ങ് തകർന്നു പോകരുത്, അതിന്റെ ആവശ്യമില്ല. ഇങ്ങനെ വായി 14 വാക്യത്തിൽ പറയാണ്, ഐ വിൽ സെൻഡ് അനദർ കംഫർട്ടർ, ഞാൻ മറ്റൊരു കാര്യസ്ഥനെ അല്ലെങ്കിൽ മറ്റൊരു ആശ്വാസപ്രദനെ അയച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ മശിഹയെ കുറിച്ച് അവർക്ക് അറിയാമായിരുന്നു എന്താണ്, ഈസ് എ കംഫർട്ടർ. മശിഹ യേശു ഒന്നാമത്തെ ആശ്വാസപ്രദനാണ്, ഒന്നാമത്തെ ആശ്വാസപ്രദൻ അല്ലേ. യെരുശലേമിൻ അല്ലെങ്കിൽ മനുഷ്യ ഇസ്രായേൽ മക്കളുടെ ആശ്വാസത്തിന് വേണ്ടി വന്ന വ്യക്തിയാണ് മശിഹ. അതുകൊണ്ടാണ് ആ കാലയളവിലെ വിശുദ്ധന്മാരായ ആളുകൾ എല്ലാവരും എന്ത് നോക്കിയിരുന്നു, ആശ്വാസപ്രദനായ മശിഹയെ നോക്കിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഒന്നാമത്തെ ആശ്വാസപ്രദൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ രണ്ടാമത് മറ്റൊരാശ്വാസപ്രദനെ അവർക്ക് ആവശ്യമായി വരും. ആവശ്യമായി വരുന്നതല്ല, കർത്താവ് അത് ഓഫർ ചെയ്യാം. കർത്താവ് അതിന്റെ 18 വാക്യത്തിൽ 14:18 ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, നിങ്ങൾ ആശ്വാസമില്ലാത്തവരായിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഐ നോ യു ആർ സം കൈൻഡ് ഓഫ് ഡിസ്കംഫർട്ട് ബിക്കോസ് ഐ എം ലീവിംഗ്, ബട്ട് ഡു നോട്ട് ലൂസ് യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയം തകർന്നു പോകരുത്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. ഞാൻ യു വിൽ ഹാവ് അനദർ കംഫർട്ടർ. അനദർ കംഫർട്ടർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അല്ലേ, ഞാൻ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. അനദർ കംഫർട്ടർ വാട്ട് ഡസ് ഇറ്റ് മീൻ? കർത്താവ് ആദ്യത്തെ ആശ്വാസപ്രദനാണെന്നുള്ളതിന്റെ കൃത്യമായ അടയാളമാണ് അവിടെ കാണുന്നത്. അവൻ ആദ്യത്തെ ആശ്വാസപ്രദനാണ്. യു വിൽ ഹാവ് അനദർ കംഫർട്ടർ, ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ഞാൻ അയച്ചു തരും. ഇതൊരു വലിയ, ഇതാണ് വാസ്തവത്തില് കർത്താവ് നൽകുന്ന ഏറ്റവും വലിയ പ്രോമിസ്. ഇതാണ് ഏറ്റവും വലിയ പ്രോമിസ്. കാര്യം കർത്താവ് പോകുന്ന സമയത്ത് കർത്താവ് പറയാണ്, ഞാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷം ഉണ്ടാകാത്ത രീതിയിൽ ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടാണ് പോകുന്നത് ഇല്ലേ. ഓൾമോസ്റ്റ് 8,000 പ്രോമിസസ് ബൈബിളിലുണ്ട്, ഏകദേശം 8,000 പ്രോമിസസ് ബൈബിളിലുണ്ട്. പക്ഷെ ഇത്രയും കൃത്യമായ ഒരു പ്രോമിസ് എന്ന് തന്നെയല്ല, പല സ്ഥലങ്ങളിലും കർത്താവ് ദ പ്രോമിസ് എന്ന് പറയുന്നത് തന്നെ എന്തിനെ കുറിച്ചാണ്? പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഈ പ്രോമിസ് പറയുമ്പോൾ കർത്താവ് അതിന്റെ യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം അതിന്റെ 7 വാക്യത്തിൽ കർത്താവ് പറയുന്നത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഇത് കേൾക്കുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് എന്നൊരു സങ്കടം വരും അല്ലേ. കർത്താവ് പോകുന്നത് എങ്ങനെയാണ് പ്രയോജനം ഉണ്ടാകുന്നത്? കർത്താവ് പറയുന്നത് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാൻ ഞാൻ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അപ്പോൾ ജീസസ് ഗോസ് ആൻഡ് ദ സ്പിരിറ്റ് കം. കർത്താവ് പറയുന്നതിന്റെ ആ ലളിതമായിട്ട് വായിച്ചാൽ ഏകദേശം ഇതുപോലാണ്. ഒരു സത്യം ഞാൻ പറയാം, കർത്താവ് പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ നിങ്ങളെ വിട്ടുപോകുന്നത് നിങ്ങളുടെ വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞ കർത്താവ് എനിക്ക് നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന കാര്യം എനിക്ക് തോന്നുന്നത് ഇത് കർത്താവ് സംസാരിച്ചപ്പോൾ ഇങ്ങനൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്, എഴുതുമ്പോൾ ഇങ്ങനൊക്കെ അല്ല എഴുതിട്ടുള്ളൂ. മേ ബി ഐ തിങ്ക് ഗോഡ് വാസ് സ്പീക്കിംഗ് വെരി എന്നാ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലല്ലേ അവരോട് പറയുന്നത്. ഞാൻ ഒരു സത്യം നിങ്ങൾ പറയാം, നിങ്ങൾക്ക് ഈ പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പോകുന്നത് പ്രയോജനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാകും എന്നുള്ളത് എന്നെനിക്കറിയാം. പക്ഷേ ഞാനെന്നും നിങ്ങളുടെ കൂടെ ഇങ്ങനെ ജഡത്തിൽ വസിക്കുകയെന്ന് പറയുന്നതല്ല ദൈവോദ്ദേശം. ഞാനിവിടെ വന്നിട്ട് വന്നതിന് എന്തിനു വേണ്ടിയാണ്? ഞാൻ ക്രൂശിക്കപ്പെടുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ക്രൂശിക്കപ്പെട്ടില്ലെങ്കിൽ, ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ, സ്വർഗത്തിലേക്ക് കരയറിപ്പോയില്ലെങ്കിൽ, എനിക്ക് എൻ്റെ മരണത്താൽ, കർത്താവിൻ്റെ മരണം കൊണ്ട് എന്താണ് സാധിക്കുന്നത്? മനുഷ്യവർഗത്തിൻ്റെ പാപമോചനമാണ്, നീതീകരണത്തിന് വേണ്ടി. അല്ലെങ്കിൽ യു നോ, ഹീ ഈസ് പേയിങ് എ കോസ്റ്റ് ആൻഡ് ഹീ ഈസ് പേയിങ് ദ പ്രൈസ് ഓഫ് റിഡംഷൻ. വീണ്ടെടുപ്പിന്റെ വില കർത്താവ് കൊടുക്കുകയാണ്. കർത്താവ് പറയുന്നത് ഈ നീതീകരണത്തെ പിതാവിൻ്റെ അടുക്കൽ ചെന്നൊന്ന് വരവ് കൊടുക്കണമെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ കാര്യം, ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പകരമായിട്ട് ഞാൻ മരിക്കുകയാണ്, ക്രൂശിക്കപ്പെടുകയാണ്. അപ്പോൾ എനിക്ക് ഐ ഹാവ് ടു ലീവ് ദിസ് പ്ലേസ്. അതിനു മുമ്പ് ഞാൻ ക്രൂശിക്കപ്പെടണം, ഉയർത്തെഴുന്നേൽക്കണം, ഞാൻ സ്വർഗത്തിലേക്ക് കരയറി പോകണം. എന്നാൽ ഞാൻ പോകുന്നത് നിങ്ങൾക്കൊരു ദോഷമായിട്ട് വരത്തില്ല. ഞാൻ ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ശരീര രൂപത്തിൽ കാണത്തില്ല. എന്നാൽ ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയല്ല, ഞാൻ സത്യത്തിന്റെ ആത്മാവിനെ അയക്കാം. അത് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദമായിരിക്കും. ഞാൻ ദേഹരൂപത്തിൽ വസിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രയോജനപ്രദമായിരിക്കും എന്നാണ് കർത്താവ് പറയുന്നത്. ഞാൻ ദേഹരൂപത്തിൽ വസിക്കേണ്ടത് ആവശ്യമായിരുന്നു. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഞാൻ ക്രൂശിൽ മരിക്കേണ്ടതിന് ഞാൻ ജഡത്തിൽ ജീവിക്കേണ്ടത് ആവശ്യമായിരുന്നു. യേശു കർത്താവ് ജഡരൂപം എടുത്തിട്ടില്ലെങ്കിൽ, വചനം ജഡമായി തീർന്നിരുന്നില്ലെങ്കിൽ നമ്മുടെ രക്ഷ നടക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് യേശു കർത്താവ് ജഡരൂപം സ്വീകരിക്കുക എന്നുള്ളത്, ശരീരം സ്വീകരിക്കുക എന്നുള്ളത്, ഇറ്റ് വാസ് എസെൻഷ്യൽ. ആൻഡ് ജീസസ് സെയ്സ്, ഞാൻ എന്തിനു വേണ്ടി ജഡരൂപം എടുത്തോ അതിപ്പോൾ നിർവഹിക്കാൻ പോവുകയാണ്. എന്ത്? ഐ എം ഗോയിങ് ടു ഡൈ ഫോർ യുവർ സിൻ. നിങ്ങളുടെ പാപങ്ങൾക്ക് പകരമായിട്ട് ഞാൻ മരിക്കുകയാണ്. ഇനിയിപ്പോൾ ശരീരരൂപത്തിൽ ഇരുന്ന് നിങ്ങളുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് പ്രയോജനം എന്താണ്? ഇനി കൂടുതൽ പ്രയോജനം ആത്മരൂപി നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതാണ്. അത്രയും പ്രയോജനം ഞാൻ ശരീരത്തിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. സീ ദ പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ജീസസ് ലിവിംഗ് ഇൻ ദ ബോഡി ഫോം, ഇത് തമ്മിൽ ആലോചിക്കുമ്പോൾ എപ്പോഴും മനുഷ്യവർഗത്തിന് പ്രയോജനം ഉണ്ടാകുന്ന എന്താണ്? ദ ഹോളി സ്പിരിറ്റ് ലിവ്സ് ഇൻസൈഡ് റാദർ ദാൻ ജീസസ് ഈസ് വാക്കിംഗ് വിത്ത്. നമുക്ക് പലപ്പോഴും ചിന്തിക്കുന്നത്, നമ്മൾ ചിന്തിക്കും, അയ്യോ കർത്താവ് നടക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചാലും നമുക്ക് എത്ര നല്ലതായിരുന്നു അല്ലേ. ഒത്തിരി കാര്യങ്ങൾ ഈ യേശു കർത്താവ് പോകുന്നത് കൂടുതൽ പ്രയോജനപ്പെടുമെന്ന് പറയാൻ പല കാരണങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പല കാര്യങ്ങൾ ഞാൻ പറയാം, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ജീസസ് വാസ് എ റബ്ബി. കർത്താവ് ഒരു ഉപദേശകനായിരുന്നു. ശിഷ്യന്മാർക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ആവശ്യമുള്ളപ്പോഴൊന്നല്ല, ശിഷ്യന്മാർക്ക് ആവശ്യമുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളും കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഇവരുടെ ഒരു പ്രശ്നമുണ്ട്, ദേ വർ സ്ലോ ടു അണ്ടർസ്റ്റാൻഡ്. കർത്താവ് എല്ലാം പഠിപ്പിക്കാൻ നോക്കിയെങ്കിലും ഇവര് കർത്താവിന്റെ അസെൻഷന്റെ സമയം വരെയും കർത്താവ് ഉദ്ദേശിച്ച നിലയിൽ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല. ദേ വർ സ്ലോ ടു അണ്ടർസ്റ്റാൻഡ്. കർത്താവ് ക്രൂശിക്കപ്പെട്ടതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് എമ്മൗസിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാരുടെ കൂടെ രണ്ട് ശിഷ്യന്മാർ എമ്മൗസിലേക്ക് പോകുകയായിരുന്നു. അവരോട് നടക്കുമ്പോൾ പോലും എന്നാണ് കർത്താവ് ചോദിക്കുന്നത്? അല്ലയോ ബുദ്ധിഹീനരേ, പ്രവാചകന്മാർ പറയുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, നിങ്ങൾക്ക് ഇത്രയും നാളായിട്ടും തിരിച്ചറിയത്തില്ലയോ? എന്ന് വെച്ചാൽ എന്താ, 3.5 കൊല്ലം കൂടെ നടന്നിട്ടും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല യേശു കർത്താവ് കഷ്ടം അനുഭവിച്ചതിന് ശേഷമാണ് മരിക്കേണ്ടതെന്നുള്ളത് മനസ്സിലായിട്ടില്ല. അപ്പൊ 3.5 വർഷം കൂടെ നടന്നിട്ടും അവർക്ക് കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല? അവരെ ഈ കാര്യം പഠിപ്പിക്കാനായിട്ട് പറ്റിയില്ല, അല്ലെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയില്ല. പഠിപ്പിക്കുന്ന പ്രശ്നമല്ല, സ്വീകരിക്കുന്നതിന്റെ പ്രശ്നമാണ്, സ്വീകരിക്കുന്നതിന്റെ പ്രശ്നമാണ് അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു കഥ നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ, 3 വയസ്സുള്ള കൊച്ച് വിമാനം എന്തുകൊണ്ടാണ് മോളിൽ കൂടെ പറക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന്റെ ഫിസിക്സ് പറഞ്ഞു കൊടുക്കാൻ അറിയാമെങ്കിലും 3 വയസ്സുള്ള കൊച്ചിന് എന്റെ ഫിസിക്സ് മനസ്സിലാകത്തില്ല. കൊച്ചു നോക്കുമ്പം എന്താണ് വിമാനം മുകളിലൂടെ പറക്കുന്നു, അത് പറഞ്ഞു പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയാൻ വയ്യാൻ എനിക്ക് അതിന് ആൻസർ ഇല്ലെന്നുള്ളതല്ല അതിന്റെ പ്രശ്നം എന്നാണ്, അത് സ്വീകരിക്കത്തക്ക രീതിയിലുള്ള കപ്പാസിറ്റി അവർക്ക് ഇല്ല എന്നുള്ളതാണ്. അയ്യോ ബുദ്ധിഹീനരെ, മന്ദബുദ്ധികളെ, സ്ലോ ടു അണ്ടർസ്റ്റാൻഡ്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴും അവിടെ ഓരോ സ്ഥലത്തും 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾക്ക് എന്നെ അറിയാമെങ്കിൽ പിതാവിനെയും അറിയാം. ഉടനെ ഫിലിപ്പോസ് എന്താ പറയുന്നത് 8-ാം വാക്യത്തിൽ, കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി. ഉടനെ കർത്താവ് തിരിച്ചു ചോദിക്കുന്നത്, ഇത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നിങ്ങൾ എന്നെ അറിയുന്നില്ലയോ? 3.5 കൊല്ലം കൂടെ ഇരുന്നിട്ടും ഫിലിപ്പോസ് പറയാണ്, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി. നോക്കുക, ഇതുവരെയും പിതാവും യേശുവും ഒന്നാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല? ശിഷ്യന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ദൈവം സ്ലോ ടു അണ്ടർസ്റ്റാൻഡ്. അതിനാൽ യേശു പോയി കഴിഞ്ഞാലും പരിശുദ്ധാത്മാവ് വന്ന് ദൈവിക സത്യങ്ങളിലേക്ക് ശിഷ്യന്മാരെ വഴി നടത്തേണ്ട ആവശ്യം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഈവൻ ദോ ഐ ലീവ് ഐ വിൽ സെൻഡ് അനദർ കംഫർട്ടർ ഓർ എ കൗൺസിലർ. നമുക്ക് പിന്നീട് ഈ കൗൺസിലർ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന കാരിയസ് എന്നുള്ള വാക്കിന്റെ അർത്ഥതലങ്ങളെ കുറിച്ച് നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. അത് വിൽ സ്റ്റഡി ലേറ്റർ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾ കഴിയാത്തത് ബിക്കോസ് യുനോ നിങ്ങളുടെ മനസ്സുമായിട്ടാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പരിശ്രമിക്കുന്നത്. കർത്താവ് പറയാം, ഐ ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ മൈൻഡ്, സോ ഐ സ്പീക്ക് ആൻഡ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, തിരിച്ചറിയുന്നില്ല. കാര്യം നിങ്ങൾക്ക് അത്രയ്ക്കുള്ള ബുദ്ധിയൊക്കെ ഉള്ളൂ, യു ആർ വെരി സ്ലോ ടു അണ്ടർസ്റ്റാൻഡ്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യത്തിൽ വരുമ്പോൾ അവൻ എന്ത് ചെയ്യുന്ന അറിയാമോ, അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും, സകല സത്യത്തിലേക്കും. കാരണം പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് ആത്മതലത്തിനാണ്. കർത്താവ് യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ചപ്പോൾ പോലും അവരോട് എങ്ങനെയാ സംസാരിക്കുന്നത്, അവരുടെ തലയോടാണ് ബേസിക്കലി സംസാരിക്കുന്നത്. വാക്കുകൾ പറഞ്ഞു മനസ്സിലാക്കുന്ന എവിടെയാണ്, അവരുടെ മനസ്സിന്റെ തലത്തിൽ, മൈൻഡിന്റെ തലത്തിലാണ്. മൈൻഡിന്റെ തലത്തിൽ മനസ്സിലാക്കാൻ ഇവർക്ക് വേണ്ടത്ര ബുദ്ധി ഇല്ല. കർത്താവ് പറയാണ്, ഞാൻ പോകുന്നതാണ് പ്രയോജനം, പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഈ തലയെക്കൂടെ കയറ്റി ഇറക്കുന്നതിന് പകരം പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും, ഹി വിൽ ഡയറക്ട്ലി സ്പീക്ക് യുവർ ഹാർട്ട് ആൻഡ് ഈവൻ ദ സ്പിരിറ്റ് and you will understand it, the truth, all the truth, alle all the truth. ye parishuddhaatmaavu kaarichu ningale sakala satyathilekkum vali nadathum. njan ee prasangikkunnathu pole prasangam kekkumbo maatramalla, njan samsaarikkumbol samsaaram kelkkunnu maatramalla, avan ningalude koode irunnu ningal ellayirathum ningalude koode nadan avan endu cheyidodum idu padipichodum. yesuvinte shishyanmaarum yesuvinte vaakkukal kelkkan koode nadakkumbol endu cheyan pattullu, yesuvinte vaakkukal avarku samsaarikkan pattullu. pakshe kartha parayana njan povunnathaan prayojanam. പോയി കഴിഞ്ഞാൽ ആത്മാവ് വരും. ആത്മാവ് വന്നു കഴിഞ്ഞാൽ എന്താണ്, കുറെ കൂടി ആഴത്തിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്ന് നിങ്ങളുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കും. കർത്താവ് അത് ഒന്നാം 15-ാം അധ്യായത്തിൽ പറയുന്ന ഭാഗം അതാണ്. കർത്താവ് പറയുന്നതെന്നറിയാമോ, കർത്താവ് പറയുന്നത് ഇനിയും നിങ്ങളോട് വളരെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, എന്നാലും ഇപ്പോൾ നിങ്ങൾക്ക് വഹിപ്പാൻ കഴിയില്ല, ഈ കനോട്ട് ബെയർ ഇറ്റ്. കർത്താവിനെ അവിടെ മനസ്സിലായി അല്ലെങ്കിൽ അറിയാം. കർത്താവ് പറയാണ് ഈ കനോട്ട് ബെയർ ഇറ്റ്. എന്താണ്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. അപ്പോൾ യേശു കർത്താവ് ജഡരൂപത്തിൽ വസിക്കുന്നതിനേക്കാൾ ശിഷ്യന്മാർക്ക് പ്രയോജനപ്രദമാകുന്നത് ആരാണ്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതാണ്. രണ്ട്, ജഡത്തിൽ വസിച്ച യേശു സ്ഥലകാല പരിമിതിയുള്ള വ്യക്തിയാണ്. അവൻ ഒരു സമയത്ത് പലയിടത്ത് പ്രത്യക്ഷപ്പെടാനൊന്നും അവന്റെ മാനുഷിക നിലയിൽ ശക്തിയുണ്ടോ ഇല്ലെന്നുള്ളതല്ല, അവൻ അവനെ തന്നെ പരിമിതപ്പെടുത്തി. ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യവും ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ രണ്ടാണ്. ദൈവത്തിന് ചെയ്യാൻ കഴിയാത്തൊന്നുമില്ല, പക്ഷേ ദൈവം നോർമലി ചെയ്യാത്ത കാര്യങ്ങളുണ്ട്. അവൻ അവനെ തന്നെ പരിമിതപ്പെടുത്തിക്കൊണ്ടാണ് ജഡത്തിൽ വസിച്ചത്. ജഡത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ ലോകത്തിലേക്ക് വരാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം തന്നെ അവൻ ചെയ്തതെന്ന് അറിയാമോ, അവൻ തന്റെ ദൈവികതയെ ഉരിഞ്ഞു വെച്ചു എന്നതാണ്. ഫിലിപ്പിയിലാണ് നമ്മൾ കാണുന്നതാണ്, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി. അപ്പോൾ ഹി എംപ്റ്റീഡ് ഹിംസെൽഫ് എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്, കെനോസിസ് എന്ന് പറയുന്നൊരു വാക്ക്. എംപ്റ്റീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ശൂന്യനാക്കി എന്നാണ്, അല്ലാതെ താഴ്ത്തി എന്നുള്ളതിനേക്കാളും അവർ എഴുതിയിരിക്കുന്നതാണ് ശൂന്യനാക്കി. അപ്പോൾ യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ മനഃപൂർവ്വമായി അവൻ ശരീരത്തിന്റെ പരിമിതികളെ സ്വീകരിക്കുകയായിരുന്നു. അല്ലാതെ അവൻ ദൈവമല്ലാതായിത്തീരുകയല്ല, അവൻ ദൈവമല്ലാതായിത്തീരുകയല്ല, എന്താണ് അവൻ ആ പരിമിതിയെ സ്വീകരിക്കുകയായിരുന്നു. അവൻ ചെയ്യാൻ കഴിയുന്ന ഒത്തിരി, നമ്മളിപ്പം ചിലപ്പോൾ നമ്മളുടെ ഈ പിള്ളേർ നമ്മളുമായിട്ട് റസ്റ്റ് ചെയ്യാനൊക്കെ വരുമല്ലോ. റസ്റ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് സംസാരിച്ചിനോ ഡു നമ്മൾ എന്ത് ചെയ്യും, പിള്ളേർ നമ്മളെ ഇടിക്കാനൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഒരു വട്ടം തട്ട് കൊടുത്ത് കഴിഞ്ഞാൽ തെറിച്ച് പോകത്തില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നമ്മളെ തന്നെ പരിമിതപ്പെടുത്തുന്നു, ബോധപൂർവമായിട്ട് നമ്മൾ പരിമിതപ്പെടുത്തുന്നു. അപ്പോൾ യേശു കർത്താവ് ജഡത്തിൽ വസിച്ച സമയത്ത് അവൻ സ്ഥലകാല പരിമിതി അവൻ സൂക്ഷിച്ചു. അതവന് എന്താണ്, അവന്റെ നിയമത്തിന്റെ അല്ലെങ്കിൽ അവന്റെ കവനന്റിന്റെ അല്ലെങ്കിൽ അവന്റെ എബ്രായലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത് അവൻ സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരേണ്ടത് ആവശ്യമായിരുന്നു അവരെ മനസ്സിലാക്കാൻ. അപ്പോൾ സ്ഥലത്തിന്റെയും കാലത്തിന്റെയും മനസ്സിന്റെയും ചിന്തയുടെയും ഒക്കെ മാനുഷിക പരിമിതിയിലേക്ക് കർത്താവ് ഒതുങ്ങിക്കൂടിയില്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളോട് സഹതാപം കാണിക്കാൻ തക്കവണ്ണം കർത്താവിന് കഴിയാതെ വരും. അപ്പൊ ഇപ്പൊ കർത്താവിന് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും, നമ്മളോട് സഹതാപം കാണിക്കാനായിട്ട് കഴിയും. ഇപ്പം എനിക്ക് എൻ്റെ കർത്താവ് എനിക്ക് ഒരു രക്ഷയില്ല, ഉറക്കം വരുന്നു, അല്ല ഉറങ്ങാതിരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉറങ്ങാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാലും എനിക്ക് ഉറക്കം വരുന്നത് പറഞ്ഞാലും കർത്താവ് പറയുക എനിക്ക് ഇങ്ങനെയൊക്കെ ഉറക്കം വന്നിട്ടുണ്ടെന്ന് പറയും. ഞാനും ഉണ്ടല്ലോ, ഞാൻ ഒത്തിരി ക്ഷീണിച്ച് കിടന്നപ്പോൾ എന്ത് ചെയ്യും, എല്ലാവരും തണ്ട് വലിച്ച് പോയിക്കൊണ്ടിരിക്കുന്നോട് ഞാൻ കിടന്നു പറഞ്ഞു. അപ്പൊ എനിക്ക് കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്, എന്റെ ആ പരിമിതിയെ മനസ്സിലാകുന്നുണ്ട്. എന്നാൽ അതേസമയം കർത്താവ് തന്റെ ദൈവികതയിൽ ശാരീരിക ബലഹീ അല്ലെങ്കിൽ ശാരീരിക ബലഹീനത എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ല, ശാരീരിക പരിമിതി, ദാറ്റ് ഇസ് ലിമിറ്റേഷൻ. ആ ശാരീരിക പരിമിതികളിൽ കർത്താവ് ഒതുങ്ങിയില്ലായിരുന്നെങ്കിൽ കർത്താവ് എന്ത് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, എന്റെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയത്തില്ലായിരുന്നു. അപ്പോൾ യേശു കർത്താവ് ജഡത്തിൽ വസിക്കുമ്പോൾ സ്ഥലകാല പരിമിതി ഉള്ളവനായിരുന്നു. പലസ്തീന്റെ കുറെ സ്ഥലങ്ങൾ, അതും കുറച്ച് കാലത്തേക്ക്, 3.5 വർഷത്തേക്കാണ് അവൻ വാസുദേവന്റെ പരിശേഷ ശുശ്രൂഷ ചെയ്യുന്നത്. പലസ്തീന്റെ കുറെ സ്ഥലങ്ങൾ കുറെ കാലത്തേക്ക് മാത്രമേ അവൻ അവന്റെ ഐഹിക ജീവിതകാലത്ത് അവന്റെ സന്ദേശം അറിയിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അവൻ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നാൽ വിശാലമായ ഒരു ലോകത്തിന് വേണ്ടി ആണ്, അല്ലെങ്കിൽ എല്ലാ മനുഷ്യവർഗത്തിനു വേണ്ടിയാണ് അവൻ എന്ത് ചെയ്തത്, അവൻ വീണ്ടെടുപ്പ് നടത്തിയത്. അപ്പൊ അവന്റെ വീണ്ടെടുപ്പ് എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും തന്നിൽ വിശ്വസിക്കുക, അതുപോലെ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമല്ല, തന്നിൽ വിശ്വസിക്കാതിരിക്കുന്നവർക്ക് വേണ്ടി കൂടെയാണ് അവൻ കാൽവറി ക്രൂശിൽ മരിച്ചത് എന്നതിനാൽ സ്ഥലത്തെയും കാലത്തെയും അതിജീവിക്കുന്ന ഒരു രൂപം അവന് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അവന്റെ കർത്താവ് പറയാണ്, ജഡരൂപത്തിൽ ഞാൻ വസിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലത് എന്താണ്, ആത്മാവ് ഭൂമിയിലേക്ക് വരുന്നു. എന്നാലേ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ എല്ലാ കാലഘട്ടത്തിനുമുള്ള എല്ലാ സ്ഥലങ്ങളിലുമുള്ള ജനങ്ങൾക്ക് എനിക്ക് സമീപസ്ഥനാകാൻ പറ്റുള്ളൂ. ഞാൻ ജഡരൂപത്തിൽ വസിക്കുകയാണെങ്കിൽ എനിക്ക് ജനങ്ങളോട് സമീപസ്ഥനാകാൻ, പ്രോക്സിമിറ്റി ഒരു വലിയ വിഷയമാണ് അല്ലേ, പ്രോക്സിമിറ്റി, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതൊരു കാരണമാണ്. അതുകൊണ്ട് തന്റെ മനുഷ്യജന്മത്തിന്റെ പരിമിതി ഉപേക്ഷിച്ചേ പറ്റുകയുള്ളൂ എന്ന് കർത്താവ് ജനങ്ങളോ അല്ലെങ്കിൽ ശിഷ്യന്മാർ പറയുന്നു. അതുകൊണ്ട് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോയി പോകാൻ ഞാൻ കാര്യസ്ഥം നിങ്ങളുടെ അടുക്കൽ വരത്തില്ല. ഇനി മൂന്നാമത് അത് ഞാൻ പറയുന്നത് വേദപുസ്തകത്തിന്റെ തെളിവോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചൊന്നുമല്ല ഞാൻ. ഐ തിങ്ക് ഓൾ പാർട്ട് ഓഫ് ദ ഗോഡ് ദാറ്റ് ഷുഡ് ടേക്ക് പാർട്ട് ഇൻ ദി ആക്ട് ഓഫ് റിഡംപ്ഷൻ. വീണ്ടെടുപ്പിന്റെ ആ പ്രവൃത്തിയിൽ ദൈവിക തൃത്വത്തിന്റെ എല്ലാ ഭാഗങ്ങളും പങ്കാളികളാകുന്നതാണ് ഒരു ഒരു ഭംഗി എന്നാണ് എന്റെ ചിന്ത. അതുകൊണ്ട് ജീസസ് ദ സേവിയർ ഹാസ് ഡൺ ദ പാർട്ട് ഹിസ് പാർട്ട് ആൻഡ് നൗ ഇറ്റ് ഇസ് ദ ടേൺ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശു കർത്താവ് ജഡരൂപത്തിൽ വന്നത് ചെയ്തു, അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ദൈവപുത്രൻ തന്റെ താൻ ചെയ്യേണ്ടതായ ആ കർത്തവ്യം നിർവഹിച്ചു കഴിഞ്ഞു. ആൻഡ് നൗ ഇറ്റ് ഇസ് ദ ടേൺ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. സോ ലെറ്റ് ദി Let all the what is it, all part of the Godhead take an active part in the act of redemption. വീണ്ടെടുപ്പിന്റെ പ്രക്രിയയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. It doesn't mean that we are trying to trichotomize the Godhead. അതിനെ മൂന്നായിട്ട് വെട്ടിമുറിക്കാമെന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്, അത് ഞാൻ പിന്നീട് പറയാം. അങ്ങനെ ഒരർത്ഥമേ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നാലാമത്, അത് ഞാൻ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. നാലാമത്തെ കാര്യം, ഈ ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി രക്ഷാസന്ദേശം കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ആഴത്തിൽ, കൂടുതൽ വലിപ്പത്തിൽ, അല്ലെങ്കിൽ ഗ്രേറ്റ് ആയിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ കാരണമായി തീർന്നു. കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, ആത്മതലത്തിലാണ്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആത്മതലത്തിലായതുകൊണ്ട് ഒരു പ്രസംഗത്തിന്റെ പരിമിതി പോലും ഇല്ലാതെ, അല്ലെങ്കിൽ പ്രസംഗത്തിന്റെയോ അല്ലെങ്കിൽ ഭാഷയുടെയോ മറ്റൊന്നിന്റെയും പരിമിതി ഇല്ലാതെ ഇന്ന് പരിശുദ്ധാത്മാവിന് എന്ത് ചെയ്യാൻ പറ്റും, റിഡംഷൻ വർക്ക് കുറെ കൂടെ ആഴത്തിൽ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അല്ലേ. ഏറ്റവും പാവപ്പെട്ടവരായ, ഏറ്റവും വിദ്യാഭ്യാസം ഇല്ലാത്തവരായ ആളുകൾ പ്രസംഗിക്കുമ്പോഴും ആളുകൾ മനസ്സാന്തരപ്പെടും. എന്തുകൊണ്ട് മനസ്സാന്തരപ്പെടുന്നു, കാര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആത്മാവിൽ കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നതുകൊണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നാല് ഭാഗങ്ങൾ ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞെന്നുള്ളത്. ഇനി പെട്ടെന്ന് പറയുന്ന മറ്റൊരു കാര്യം, ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് ഈസ് ദി ആൾട്ടർ ഈഗോ ഓഫ് ജീസസ്. സത്യത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഞാൻ മുതൽ പറഞ്ഞല്ലോ, അതിനെ നമ്മൾ മാറ്റി നിർത്തുന്നതിനേക്കാൾ ആദ്യം തൊട്ട് ഞാൻ പറയുന്ന കാര്യമുണ്ട്. ദൈവ ശാസ്ത്ര പ്രകാരമാണെങ്കിലും അല്ല, നമ്മളുടെ സാധാരണ പഠനം അനുസരിച്ചും ദൈവ തൃത്വത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മൂന്നായിട്ടോ അങ്ങനെ വെട്ടിമുറിച്ച് മാറ്റാനായിട്ട് പറ്റത്തില്ല. ആരാണ് പരിശുദ്ധാത്മാവായി ഭൂമിയിൽ വരുന്നത്? ത്രിയേക ദൈവമാണ്. അല്ലാതെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിനെ ഞാൻ പറഞ്ഞു, അല്ലാതെ സൃഷ്ടി നടത്തിയത് പിതാവ്, വീണ്ടെടുപ്പ് നടത്തിയത് പുത്രൻ, ഇപ്പോ പരിശുദ്ധാത്മാവ് എന്നുള്ള നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ വയ്യാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. യാഥാർത്ഥ്യം അതല്ല. സൃഷ്ടിയിലും ത്രിയേക ദൈവം പങ്കാളിയായിരുന്നു, രക്ഷണീയ പ്രവൃത്തിയിലും ത്രിയേക ദൈവം പങ്കാളിയായിരുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഈ യുഗത്തിൽ ആത്മാവും എന്താണ്, ഈ ഈസ് ദ ട്രയൂൺ ഗോഡ്, നോട്ട് ജസ്റ്റ് വൺ പാർട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, വൺ പാർട്ട് ഓഫ് ദ ഗോഡ് ഈസ് ദ ട്രയൂൺ ഗോഡ്. അവൻ ത്രിയേക ദൈവം തന്നെയാണ്, ദൈവത്തെ മൂന്നായിട്ട് വെട്ടിമുറിക്കാനായിട്ട് പരിശ്രമിക്കരുത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ഞാനിതൊന്ന് ഒന്ന് വിശദീകരിക്കാനായിട്ട് പരിശ്രമിക്കാം. അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നുവെന്നും നീ വിശ്വസിക്കുന്നില്ലയോ? ഫിലിപ്പോ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് പിതാവിനെ കാണുന്നു. കർത്താവ് ചോദിക്കുക, അതെന്തോ വർത്തമാനോ ഫിലിപ്പോ പറയുന്നു. മൂന്നര കൊല്ലമായിട്ട് നീ ആരെയാ കണ്ടോണ്ടിരിക്കുന്നത്? ആരെയാ കണ്ടോണ്ടിരിക്കുന്നത്? പിതാവിനെയാ കണ്ടോണ്ടിരിക്കുന്ന പറയുന്നത്. പ്രത്യക്ഷത്തിൽ നിന്റെ മുഖം, നിന്റെ കണ്ണുകൾ കാണുന്നത് എന്റെ ശരീരമാണെങ്കിലും വാസ്തവത്തിൽ നീ കണ്ടോണ്ടിരിക്കുന്ന ആരെ തന്നെയാണ്? പിതാവിനെ തന്നെയാണ് കണ്ടോണ്ടിരിക്കുന്നത്. എന്നെ കണ്ട, അതിന്റെ 14-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. നോക്ക്, അപ്പോൾ പലസ്തീന്റെ തെരുവുകളിലൂടെ, ഗലീലയുടെ കടൽപ്പുറത്തൂടെ, യെരുശലേമിന്റെ ദേവാലയ അങ്കണത്തിലൂടെ നടന്നുപോയവൻ ആരാണ്? പിതാവാണ്. പിതാവാണ് നടന്നുപോയത്. യേശുവിൽ വ്യാപരിച്ചത് പിതാ. യോഹന്നാന്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതിന് 18-20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കുറച്ചുകൂടെ കൃത്യമായിട്ട് അവർ കാണുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. 19-ാം വാക്യം, കുറഞ്ഞോന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും. കുറെ കഴിഞ്ഞാൽ ലോകത്തിന് എന്നെ കാണാൻ കഴിയത്തില്ല, നിങ്ങളും എന്നെ കാണും. എന്താ അതിന്റെ അർത്ഥം? കർത്താവ് പറഞ്ഞ മറ്റൊന്നുമല്ല, യുനോ, ഇതാണ്, ദിസ് ഈസ് എ റിസറക്ഷൻ മാജിക്. ഇൻ ഫാക്ട് കർത്താവ് പറഞ്ഞത്രേ ഉള്ളൂ, ഇപ്പൊ ലോകത്തിന് എന്നെ കാണും, ബിക്കോസ് ഐ ഹാവ് എ ബോഡി, ഐ എം ഇൻ ദ ബോഡി ഫോം, യുനോ, ഐ ടുക്ക് ദ ഫോം ഓഫ് എ മാൻ. അതുകൊണ്ട് ലോകത്തിന് എന്നെ കാണാം. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ലോകത്തിന് എന്നെ കാണാൻ പറ്റത്തില്ല. യുനോ വൈ? ഞാൻ എന്റെ ബോഡി ഫോം ഉപേക്ഷിക്കുകയാണ്. പക്ഷെ നിങ്ങൾ എന്നെ കാണും. എങ്ങനെ കാണും? ആത്മാവ് നിങ്ങൾ എന്നെ കാണും. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്തു തന്നെയാണ്? ഇറ്റ് ഈസ് ദ റിസറക്റ്റഡ് സ്പിരിറ്റ് ഓഫ് ജീസസ്, ദ സ്പിരിറ്റ് ഓഫ് ജീസസ്, സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദ സ്പിരിറ്റ് ഓഫ് ജീസസ്, ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. ഇറ്റ് ഇസ് ഓൾ ദ സെയിം. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെയാണ് ട്രിനിറ്റിയെ കുറിച്ചുള്ള കാര്യങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ. ഐ ഹാവ് ടു, കർത്താവ് പറഞ്ഞു 18-ാം വാക്യം, ഐ ഹാവ് ടു ലീവ് നൗ, എന്നാൽ എന്റെ അഭാവം ലോകത്തിനെ അനുഭവപ്പെടുത്തുള്ളൂ. ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടത്തില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ആസ് ദ ഹോളി സ്പിരിറ്റ്. ഓക്കെ, 10-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, ഞാൻ പിതാവിനും പിതാവ് എന്നിലുമാകുന്നു. മീൻസ് റിഡംപ്ഷൻ വർക്ക് ഈസ് നോട്ട് ഡൺ ജസ്റ്റ് ബൈ ദ സൺ. ഇവിടെ ദ ഫാദർ വാസ് ഡൂയിങ് ഇറ്റ് ത്രൂ ദ സൺ. അതാണ് 10-ാം വാക്യം നമ്മൾ കാണുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. 10-ാം വാക്യത്തിൽ പറഞ്ഞു, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. യേശുവിൽ വസിച്ചുകൊണ്ട് പിതാവ് ചെയ്യുകയാണ് റിഡംപ്ഷൻ വർക്ക്, ഇല്ലേ? 12-ാം വാക്യത്തിൽ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. എന്ന് വെച്ചാൽ എന്താണ്? കർത്താവ് പോവുകയാണ്, പക്ഷേ യേശുവിന്റെ പ്രവൃത്തി നമ്മൾ ചെയ്യുന്നു. എങ്ങനെ ചെയ്യും? പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട്. അതിന്റെ 12-ാം വാക്യത്തിന്റെ തന്നെ 2-ാമത്തെ ഭാഗത്തിൽ പറഞ്ഞു, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് നിങ്ങൾ ഇതിലും വലിയത് ചെയ്യും. യേശു, പരിശുദ്ധാത്മാവ് നമ്മൾ വസിച്ചുകൊണ്ട് ദൈവിക പ്രവൃത്തി ഭൂമിയിൽ നമ്മളിലൂടെ നിർവഹിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. കർത്താവ് പറഞ്ഞതാണ്, when I was in flesh, the Father dwelt in me and he was doing what he wanted to do in the world through me. And now, I live, but I will dwell in you and I will abide in you and I will do what I want to do in this world through you. ഇതാണ് കർത്താവ് പറയുന്നത്. ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, യേശുക്രിസ്തുവിന്റെ റിസറക്റ്റഡ് സ്പിരിറ്റ് എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. അല്ലേ, റിസറക്റ്റഡ് സ്പിരിറ്റ്. What I was trying to say, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ട്രിനിറ്റി എന്ന് പറയുന്നത് മൂന്ന് ദൈവങ്ങളല്ല. ട്രിനിറ്റി എന്ന് പറയുന്നത് മൂന്നായിട്ട് ദൈവത്തെ വെട്ടിമാറ്റി മാറ്റുകയല്ല, റിഡംഷൻ പ്രവൃത്തി മാത്രം അല്ല. സൃഷ്ടിയും റിഡംഷനും ഇൻഡ്വെല്ലിംഗും എല്ലാം ചെയ്യുന്നത് ആര് തന്നെയാണ്? ഇറ്റ് ഈസ് ദ ട്രയൂൺ ഗോഡ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കർത്താവ് ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറയുന്നത് മറ്റൊരു ആശ്വാസപ്രദനം. ആത്മാവ് ഒരു ആശ്വാസം, മറ്റൊരു ആശ്വാസപ്രദൻ. എന്നാൽ കർത്താവ് പരിചയപ്പെടുത്തുന്നത് എന്താണ്? ഐ വിൽ ഗിവ് യു അനദർ കംഫർട്ട്, ഐ വിൽ സെൻഡ് അനദർ കംഫർട്ട്, അല്ലേ? അനദർ കൗൺസിലർ, കംഫർട്ടർ, ആശ്വാസപ്രദൻ. പക്ഷെ ഈ ആശ്വാസപ്രദന്റെ ജോലി എന്നാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഈ ആശ്വാസപ്രദൻ എന്ന വാക്കിന് യോജിക്കാത്തൊരു ജോലിയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നതായിട്ട് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ഹി വിൽ കൺവിൻസ്, അല്ലെങ്കിൽ അവർ കൺവിക്ഷൻ, അല്ലെങ്കിൽ ഹി വിൽ കൺവിക്ട്. ദ കംഫർട്ടർ ഈസ് ഡൂയിങ് സംതിങ് ദാറ്റ് ഈസ് സോ നാച്ചുറൽ ടു എ കംഫർട്ടർ. ഒരു ആശ്വാസപ്രദന്റെ ജോലി എന്താണ്? കൺസോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട് കൺവിൻസിങ് ഓർ കൺവിക്റ്റിംഗ്. ഇൻഫാക്ട് അവിടെ കൺവിക്ഷൻ എന്നുള്ള വാക്ക്, ആശ്വാസപ്രദന് ന്യായം വിധിക്കാനുള്ള അവകാശമുണ്ടോ? അവൻ വന്ന് പറയേണ്ടത് സ്വാഭാവികമാണ്, നമ്മുടെ പ്രതീക്ഷ എന്താണ്? കമ്പ്യൂട്ടർ വന്നിട്ടുണ്ട് അവിടെ നിന്ന്, ഓ മണി സാരമില്ല, റൈറ്റ്, യാ ഗുഡ്, ഏ കൺസോളിംഗ്, അതാ എല്ലാവർക്കും ഇഷ്ടം. ഏത് പ്രസംഗവും നമുക്ക് എന്താണ്, കൺസോളിംഗ് മെസ്സേജസ് ആർ വേരി എന്താ, നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷമാണ്. പിന്നെ വാലെല്ലാം തലയ ആക്കും, മറ്റേ എന്തെല്ലാം വേദോസത്തിൽ എന്തെല്ലാം ആശ്വാസമാക്കണ്ടോ അത് മുഴുവൻ നമ്മുടെ അടുത്ത് പറയുന്നതെല്ലാം വി റിയലി ലവ് ഇറ്റ്. എവറിബഡി ലവ് ഇറ്റ്, എല്ലാവർക്കും ഇഷ്ടം, ആർക്കും ഇഷ്ടമില്ലാത്ത ആരുമില്ല. നമ്മളെല്ലാം കുറ്റം പറഞ്ഞാലും ഇത് കേൾക്കാൻ പിന്നെ എല്ലാവരും പോയിരിക്കുകയും ചെയ്യും, അതിനൊന്നും യാതൊരു സംശയമില്ല. വി നോ, ഐ നോ ദാറ്റ്. അപ്പോൾ ഈ കംഫർട്ടിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗുഡ്, പക്ഷെ ദൈവത്തിന്റെ വഴി ഈ കംഫർട്ടിങ്ങിന്, കംഫർട്ട് തരുന്നതിന് മുമ്പ് അവൻ ചില പണി ചെയ്തിട്ടേ അവൻ കംഫർട്ട് തരുന്നു. ശരിയാക്കാനുള്ളതിനെ ശരിയാക്കാതെ കർത്താവ് കംഫർട്ട് ചെയ്യുന്നത് ഒരു ശരിയായ ഒരു കാര്യമായിട്ട് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നില്ല. ദൈവത്തിന്റെ വഴി അതല്ല, ആദ്യം അവൻ കൺവിക്ട് ചെയ്യുകയാണ്, അതിനുശേഷമാണ് അവൻ കംഫർട്ട് തരുന്നത്. ആദ്യം അവൻ മുറിവുകളെയൊക്കെ കുത്തി തുറക്കുക, പിന്നാണ് അത് അതിന്റെ പഴുപ്പെല്ലാം ഞെക്കി ചാടിച്ചെല്ലാം ക്ലീൻ ചെയ്തിട്ട് പിന്നാണ് സൂത്തിങ് പരിപാടിയൊക്കെ. പക്ഷെ നമ്മളെന്താണ് പറയുന്നത്, നമ്മൾ ഞെക്കി നമ്മൾ പഴുത്തിരിക്കുന്ന വ്രണവും വ്രണത്തിനും നമ്മൾ ഇവിടെ ചെല്ലുന്നറിയാമോ എന്ത് ചെയ്യുന്നു? നാച്ചുറലി വി ഗോ ടു ദ പ്രൊഫറ്റ്സ് ആൻഡ് ഓൾ കൈൻഡ് ഓഫ് പീപ്പിൾ ആൻഡ് വി ആസ്ക് ദം ടു കൺസോൾ, ഓർ യു നോ അതിന്റെ പുറത്തുകൂടെ തൂവരൊന്ന് ഓടിച്ചു തരാനായിട്ട് നമ്മൾ പറയാം. പക്ഷെ വേദപുസ്തകത്തിൽ പ്രവാചകന്മാർ വളരെ കൃത്യമായിട്ട് എതിർത്തിരിക്കുന്ന കാര്യം അതാണ്. എന്റെ ജനത്തിന്റെ മുറിവുകളെ അവര് എന്ത് ചെയ്യുന്നില്ല, ട്രീറ്റ് ചെയ്യുന്നില്ല, ശരിയായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല. അവരെന്ത് ചെയ്യുന്നു, മോളിൽ കൂടെ തൂവൽ ഓടിച്ച് എങ്ങനെയുണ്ട്, സൗഖ്യമുണ്ടോ, സുഖമുണ്ടോ എന്ന് പറയുന്നതാണ് ശുശ്രൂഷയായിട്ട് ആളുകൾ ചിന്തിച്ചിരിക്കുന്നത്. പക്ഷെ എന്താണ് പ്രവാചക ദൗത്യം എന്ന് പറയുന്നത്? പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് പഴുത്തിരിക്കുന്ന വ്രണങ്ങളെ ഞെക്കി അതിന്റെ പഴുപ്പെല്ലാം ചാടിച്ച് അതിനെ ക്ലീൻ ചെയ്ത് പിന്നീടാണ് എന്നുണ്ടാകേണ്ടത്. കംഫർട്ട് ചെയ്യാൻ, കംഫർട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ സൂതൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ന്യായം വിധിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്, പിന്നീടാണ് നമുക്ക് എന്ത് മനസ്സിലാക്കേണ്ടത്, കംഫർട്ട് ചെയ്യേണ്ട പരിശുദ്ധാത്മാവിനെ കൺവിക്ട് ചെയ്യുക എന്നുള്ള അർത്ഥം. ഞാൻ പഴയ നിയമത്തിലെ ഉത്തമഗീതത്തിലെ ഒരു ഭാഗം ഒന്ന് വായിച്ച് ഈ കാര്യത്തെ ഒന്ന് വിശദീകരിക്കാനാണ്. ഇതുപോലെയുള്ള പല ഭാഗങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കേണ്ടതോടെ അത്യാവശ്യമാണ്. ബട്ട് സ്റ്റിൽ യു നോ വി ഡോണ്ട് ഹാവ് ടൈം, സോ ഒരു ഒരു ഭാഗം മാത്രം, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം മാത്രം ഞാനൊന്ന് പെട്ടെന്ന് വായിച്ചു പോകാനായിട്ട് ആലോചിക്കുകയാണ്. ഇത് 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ വറുതിക്കാറ്റെ ഉണരുക, തെക്ക് ഊതുക അല്ലെ, ഉണരുക, ഓക്കെ, വറുതിക്കാറ്റെ ഉണരുക, തെന്നിക്കാറ്റെ വരിക, നോർത്ത് വിൻഡ്, അവേക്ക് ഓ നോർത്ത് വിൻഡ്, പിന്നാണ് പറയുന്നത് എന്നാണ് സൗത്ത് വിൻഡ്. വാട്ട് ഇറ്റ് മീൻ? വെറുതെ അങ്ങനെ അങ്ങ് പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങ് ആദ്യം വടക്കത്തെ കാറ്റ് തന്നെ അങ്ങ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞൊന്നുമല്ല. പിന്നെ ബിബ്ലിക്കൽ റൈറ്റേഴ്സ് ഓരോ ഓരോ കാര്യത്തിനും കൊടുക്കുന്ന പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് അതിന്റെ ആഴത്തിലേക്ക് നമുക്ക്, എനിക്ക് വസ്തുണ്ടല്ലോ ഇനോ, ഈവൻ ഈ സോങ് ഓഫ് സോങ്സ് എന്റെ പണ്ടത്തെ ചിന്ത, ഇറ്റ് സേസ് അബൌട്ട് റിലേഷൻ വിത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഓഫ്കോഴ്സ്. അതിന് യാതൊരു സംശയമില്ല, അങ്ങനെ പറയുന്നതിനകത്ത് എനിക്ക് യാതൊരു മടിയില്ല. ഇറ്റ് സേസ് അബൌട്ട് എ റിലേഷൻ ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ദാറ്റ് ഈസ് ഗുഡ്, വെരി ഗുഡ്. പക്ഷെ വേറെ കാര്യമുണ്ട്, വെൻ ദ ഹോളി സ്പിരിറ്റ് ഇൻക്ലൂഡ് ഇറ്റ് ഇൻസൈഡ് ദ ബൈബിൾ, ഓഫ്കോഴ്സ് വി ആർ നോട്ട് ജസ്റ്റ് സ്പിരിറ്റ്, വി ഹാവ് എ ബോഡി, അത് ശരിയാണ്. പക്ഷേ ഇതിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന ഒരു കാര്യം, ഇറ്റ് ടെൽസ് യു ദ റിലേഷൻ ബിറ്റ്വീൻ യുവർ ഗോഡ് ആൻഡ് യു യുവർ സെൽഫ്, ദ ബിലവഡ് ആൻഡ് ദ ലവർ, ദ മെയ്ഡൻ ആൻഡ് ദ ബിലവഡ്. ആ ബന്ധത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണയാണ് ഇവിടെ നമുക്ക് നൽകുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ മലയാളം വായിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നമുണ്ട്. മലയാളം വായിക്കേണ്ട പ്രശ്നമൊന്നുമില്ല, ഐ ലവ് മലയാളം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, ഇവിടെ ഇത് വായിച്ചു കഴിഞ്ഞാൽ ആരാ എന്തോ പറയുന്ന ഒരു പിടിയും കിട്ടത്തില്ല. ഈ മലയാളം ഇതിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഇതിന്റെ 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ രാജാവ് അവൾക്ക് അവളുടെ അവന്റെ സ്നേഹം ഓഫർ ചെയ്യണം. ദ കിങ് ഓഫേഴ്സ് ഹിസ് ലവ് ടു ദി മെയ്ഡൻ, ദ കിങ് ഓഫേഴ്സ് ഹിസ് ലവ് ടു ദി മെയ്ഡൻ ആൻഡ് 8-15 ദി ബിലവഡ് ഓഫേഴ്സ് ഹിസ് ലവ് ടു ദി മെയ്ഡൻ. ആദ്യം രാജാവ് എന്ത് ചെയ്യുന്നു, അവന്റെ സ്നേഹം ഓഫർ ചെയ്യുകയാണ്. അവന്റെ സ്നേഹം ഓഫർ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ഇവളെ കണ്ടിട്ട് പോലുമില്ല. അവനോട് കണ്ടിട്ടില്ലെന്ന് പറയുന്നതിനുള്ള കാരണം എന്നറിയാമോ? അവൻ പറയുന്നത് 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിന്റെ ചെന്നികൾ നിന്റെ മൂടുപടത്തിന്റെ ഉള്ളിൽ മാതളപ്പഴത്തിന്റെ ഖണ്ഡം പോലെ ഇടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ ടച്ച് ചെയ്യാൻ ആർക്ക് പറ്റിയിട്ടില്ല, രാജാവിന് പറ്റിയിട്ടില്ല. എന്നാല് അവൻ പറയുന്നുണ്ട് എന്റെ പ്രിയെ നീ സർവാംഗ സുന്ദരി നിന്നിൽ യാതൊരു ഊനമില്ലെന്ന് പറയുന്നുണ്ട്. എന്നാല് ഒത്തിരി കാര്യങ്ങളില് അവൻ അവളെ വിവരിക്കാനായിട്ട് പരിശ്രമിക്കും. പക്ഷെ ഇവൾ കണ്ടതല്ല എങ്ങനെയാണ്, ഇവൻ കണ്ടത് എവിടുന്നാണ്, മൂടുപടത്തിന്റെ ഉള്ളിലാണ്. എന്നാൽ ആ ബിലവഡ് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന വ്യത്യാസം എന്നറിയാമോ, ബിലവഡ് അവനെ അവളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അതിന്റെ പത്താം വാക്യത്തിൽ പറയാം, എന്റെ സഹോദരി എന്റെ കാന്തേ നിന്റെ പ്രേമം എത്ര മനോഹരം, വീഞ്ഞിനേക്കാൾ നിന്റെ പ്രേമവും സകലവിധ സുഗന്ധവർഗത്തേക്കാൾ നിന്റെ തൈലത്തിന്റെ പരിമളവും എത്ര രസകരം. നോക്കുക, അവിടെ ഇവന്റെ സ്നേഹം കുറെ കൂടെ ആഴത്തിലാണ്. അല്ലയോ കാന്തേ, നിന്റെ അധരം തേൻകട്ട പൊഴിക്കുന്നു. ഇത് അവന് അപ്രാപ്യമായ ഒരു കാര്യമല്ല. സോ ദി ബിലവഡ് പ്രിയൻ, ഈ പ്രിയയ്ക്ക് ക്ലോസ് ആണ്, മൂടുപടത്തിന്റെ കീഴിലല്ല അവൻ കണ്ടിരിക്കുന്നത്, മൂടുപടത്തിന്റെ അപ്പുറത്തു നിന്നല്ല. എന്താണ്, വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു 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 സം കൈൻഡ് ഓഫ് ലവ്. നിന്റെ അത്തരം തേൻകത്ത പൊഴിക്കുന്നു. അപ്പോൾ അവൻ എത്രത്തോളം ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആ മെയിലിനുമായിട്ടുണ്ട്. ഈ രണ്ടുപേരുടെയും കാര്യങ്ങൾ കേട്ടു കഴിഞ്ഞിട്ട് ഒടുവില് അതിന്റെ നമ്മൾ വായിച്ച ഭാഗത്തേക്ക് വരുമ്പോൾ, 16-ാം വാക്യത്തിൽ വരുമ്പോഴത്തേക്ക് എന്താണെന്നറിയാം, അവള് രാജാവിനെ തിരസ്കരിച്ച് അവളുടെ പ്രിയന് വേണ്ടി അവളുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കുകയാണ്. എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ വന്ന് അതിന്റെ വിശിഷ്ട ഫലം ഭുജിക്കട്ടെ. ഞാനിത് ഒത്തിരി വിശദീകരിച്ച് തന്നെ പഠിക്കേണ്ട, നല്ല യുനോ ഇത് ഇഫ് യു ലേൺ ഇറ്റ് ലൈക്ക് ദിസ് യു വിൽ സർട്ടൻലി ഇൻ ഹെവൻ, നോ ഡൗട്ട്. അതുപോലെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് ഉള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. എന്റെ ഹൃദയത്തിന് എന്റെ ആത്മാവിനെ ഒത്തിരി കുളിർപ്പിച്ചിട്ടുള്ള യുനോ, എനിക്ക് അതിനെക്കുറിച്ച് ഐ കനോട്ട് ഡിസ്ക്രൈബ് ഇറ്റ്. അതുപോലെ എനിക്ക് ലിമിറ്റേഷൻ ഇൻ ഡിസ്ക്രൈബിംഗ് ദീസ് കൈൻഡ് യുനോ, അത് പറയാൻ കഴിയാത്തത്ര ഹൃദയത്തിൽ ഞാൻ ആനന്ദം ഇത് വായിച്ച് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ നോർത്ത് വിൻഡ്, നോർത്ത് വിൻഡ് ഈസ് എ ക്ലെൻസിംഗ് വിൻഡ്. തെക്കൻ വടക്കൻ കാറ്റ് എന്ന് പറയുന്നത്, വടതിക്കാറ്റ് അല്ലെ, വടക്കൻ കാറ്റ് എന്ന് പറയുന്നത് ക്ലെൻസിംഗ് വിൻഡ് ആണ്. ഇയോബിന്റെ പുസ്തകം 37-ാം അധ്യായം 21-22 വാക്യങ്ങൾ, ഇയോബ് 37:21-22. നോക്കുക, നോ വൺ ക്യാൻ ലുക്ക് അറ്റ് ദ സൺ. ഞാൻ എൻആർവിയുടെ ട്രാൻസ്ലേഷൻ വായിക്കുമ്പോഴത്തേക്ക്, നോ വൺ ക്യാൻ ലുക്ക് അറ്റ് ദ സൺ ബ്രൈറ്റ് ആസ് ഇറ്റ് ഈസ് ഇൻ ദ സ്കൈ. നോ വൺ ക്യാൻ ലുക്ക് അറ്റ് ദ സൺ, എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. സൂര്യനെ അങ്ങോട്ട് നോക്കാനായിട്ട് കഴിയാത്ത നിലയിലുള്ള ബ്രൈറ്റ്നസ് അതിനുണ്ട്. പക്ഷേ എപ്പോഴാണെന്നറിയാമോ, ആഫ്റ്റർ ദ വിൻഡ് ഹാസ് സ്വെപ്റ്റ് ദം ക്ലീൻ. കാറ്റ് അതിനെ, മലയാളത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്ന കാറ്റ് അതിനെ, കാറ്റ് അതിനെ തെളിവാക്കുന്നു. ഇറ്റ് ക്ലിയേഴ്സ് അതിനെ തെളിവാക്കുന്നു. ഔട്ട് ഓഫ് ദ നോർത്ത് ഹി കംസ് ഇൻ ഗോൾഡൻ സ്പ്ലെൻഡർ, ഗോഡ് കംസ് ഇൻ ഓസം മജസ്റ്റി. ഔട്ട് ഓഫ് ദ നോർത്ത് വടക്കൻ കാറ്റ് എന്ത് ചെയ്യുന്നറിയാമോ, ഇറ്റ് ക്ലിയേഴ്സ് ദ സ്കൈ. എല്ലാത്തിനും എന്ത് ചെയ്യുന്നു, ക്ലിയർ ചെയ്യാണ്, അല്ലെങ്കിൽ എന്താണ്, ശുദ്ധിയാക്കുകയാണ്. അപ്പൊ നോർത്തേൺ വിൻഡ് എന്ന് പറയുന്നത് എന്താണ്, ശുദ്ധീകരിക്കുന്ന കാറ്റ് എന്ന നിലയിലാണ് കാണുന്നത്. സൗത്ത് വിൻഡോ ഈ 37-ാം അധ്യായത്തിന് തന്നെ 17-ാം വാക്യത്തിൽ വൈ ആർ യുവർ ഗാർമെന്റ്സ് ഹോട്ട് വെൻ ഹി ക്വയറ്റ്സ് ദി എർത്ത് ബൈ ദ സൗത്ത് വിൻഡ്. എന്തോ സൗത്ത് വിൻഡ് തെന്നിക്കാറ്റ് എന്ത് ചെയ്യുന്നു, അതിനെ ശാന്തമാക്കുന്നു, സൂപ്പൻ ചെയ്യുന്നു. പക്ഷെ വടക്കൻ കാറ്റ് എന്ത് ചെയ്യുന്നു, എല്ലാത്തിനെയും ക്ലീൻ ചെയ്യുന്നു. ബാക്കിയുള്ള സ്ഥലങ്ങളിലെ കാറ്റുകളെ കുറിച്ച് ഇവിടെ പറഞ്ഞില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ രണ്ടും ഒരു നന്മയുടെ ഭാഗമായിട്ടല്ല പറയുന്നത്. വെസ്റ്റ് വിൻഡിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഇറ്റ് ബ്രിങ്സ് റെയിൻ. ഒന്ന് രാജാക്കന്മാർ പുസ്തകം 18-ാം അധ്യായത്തിൽ ഏലിയാവ് എന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നതും, പടിഞ്ഞാറൻ കാറ്റ് എന്ത് ചെയ്യുകയാണ്, മഴ കൊണ്ടുവരികയാണ്. ആൻഡ് ഈസ്റ്റ് വിൻഡ് ഇറ്റ് ഈസ് ടെമ്പറസ്റ്റുവസ്. യോബിന്റെ പുസ്തകം 27-ാം 21-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അത് എന്താണ്, ചാപ്റ്റർ 27:21, ആ കിഴക്കൻ കാറ്റ് അവനെ പിടിച്ചിട്ട് അവൻ പോയി പോകുന്നു. നോക്കുക, അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇനി വിഭജിക്കാനായിട്ട് ഉത്തമജലത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് കാറ്റുകളാണ്, ഒന്ന് വടക്കൻ കാറ്റും തെക്കൻ കാറ്റും. നോട്ട് ദി ഈസ്റ്റ് വിൻഡ് ഓർ ദ വെസ്റ്റ് വിൻഡ് അല്ലേ. ഈസ്റ്റ് വിൻഡ് ആണ് ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിൽ യോസഫ് കാണുന്നത്. ഈസ്റ്റ് വിൻഡ് വന്നിട്ടുണ്ട് എന്നറിയാൻ പറഞ്ഞിരിക്കുന്നത്. അതിനെ എല്ലാം കതിരിനെ എല്ലാം ഉണക്കി കളയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് എന്തെന്നറിയാമോ, ഈ വടക്കൻ കാറ്റ് ക്ലിയർ ചെയ്യുന്നു, തെക്കൻ കാറ്റ് സൂപ്പൻ ചെയ്യുന്നു. നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് എന്താണ് എന്താണ് ആദ്യം സംഭവിക്കുന്നത്? ഇറ്റ് ക്ലിയേഴ്സ്, ഇറ്റ് ക്ലിയേഴ്സ്. എല്ലാം എന്ത് ചെയ്യുന്നു? ക്ലിയർ ചെയ്യുകയാണ്, കൺവിക്ട് ആൻഡ് മേക്ക് എവറിഥിങ് ക്ലീൻ. പിന്നീടാണ് എന്ത് വരുന്നത്? സൂത്തനിങ് വരുന്നത്, അല്ലെങ്കിൽ സൂത്തിങ് വരുന്നത്. വടതിക്കാറ്റെ ഉണരുക, തെന്നിക്കാറ്റെ വരിക, നോർത്ത് വിൻഡ് എവേ ക്ലെൻസ് മീ. അവൾ പ്രാർത്ഥിക്കുന്നതാണ്, അവൾ പറയുന്നത് ഐ വോണ്ട് എ ക്ലെൻസിങ്. എനിക്കൊരു വലിയ എന്ത് വേണം? ശുദ്ധീകരണം ആവശ്യമാണ്. First he is asking the north wind to come and cleanse her. Avale thanne clean cheyanayittu avaru parayana, the wind that helps to her to clear the threshing floor. Kartavinte parishuddhaatma allengi parishuddhaatmavine kartavu nalgunnathine kurichu yohannan parayumbol enna parayunnathu, veesimoolam avante kayilundu, avan kalathe muchum velippaakkunu, kalathe muchum velippaakkunu. The winnowing fork, ആ ഫോർക്ക് എന്താ, അല്ലെങ്കിൽ ആ വിന്നോയിങ് ഫോർക്ക് അല്ലെങ്കിൽ വീശുമുണം എന്താ ചെയ്യുന്നത്? അത് പതിരായിട്ടുള്ള എല്ലാത്തിനെയും പറത്തി കളയുകയാണ്. ഇവിടെ ഇവൾ പറയുന്നത് എന്നറിയാമോ, ഇവിടെ ഇവൾ പറയുന്നത് നീ അത് ഊതിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്നത് എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ വന്ന് തന്റെ വ്യത്യസ്ത ഫലം അവിടെ എന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക. എന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അവിടെ യുനോ ഓൾ ദി എന്നാ ഇതുപോലെ ഉള്ള വാട്ട് ഈസ് എ സുഗന്ധഫലങ്ങളുടെ ഈ ഉണങ്ങിയ ഔട്ടർ ലീവ്സ് എല്ലാം തട്ടിക്കളയുന്നതാണ് എന്ത്? നോർത്ത് വിൻഡ്. ഇതെല്ലാം എന്ത് ചെയ്തിരിക്കുകയാണ്? പൊതിഞ്ഞിരിക്കുകയാണ് അല്ലേ. സുഗന്ധം അകത്തുണ്ടെങ്കിലും എന്ത് ചെയ്തിരിക്കുകയാണ്? പൊതിഞ്ഞിരിക്കുകയാണ്. ഈ ഔട്ടർ ലീവ്സിനെ എല്ലാം തകർത്ത് അല്ലെങ്കിൽ എല്ലാത്തിനെയും വാട്ട് ഈസ് എ എന്താ പൊഴിച്ചു കളയുന്നതാണ് എന്ത്? നോർത്ത് വിൻഡ്. ആ നോർത്ത് വിൻഡ് വന്നിട്ട് ഈ സുഗന്ധ ദ്രവ്യങ്ങളുടെ എല്ലാം ഔട്ടർ ലീവ്സിനെ പൊളിച്ചു കളയുമ്പോൾ അടുത്ത സൗത്ത് വിൻഡ് വരികയാണ്. സൗത്ത് വിൻഡ് പതിയെ ഊതുമ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻ? സുഗന്ധം പരക്കും. പ്രിയമുള്ളവരെ, ഈ രീതിയിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യമായിട്ട് ഇറ്റ് കൺവിൻസസ്. ഇറ്റ് ഈസ് എ കൺവിക്ഷൻ ദാറ്റ് ഇംപ്ലൈസ് ആർഗ്യുമെന്റിംഗ് വിത്ത് ഡീപ് വിവിൽ. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് യുനോ അല്ലാതെ ഈ ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യമല്ല പരിശുദ്ധാത്മാവിന്റെ കൺവിക്ഷൻ എന്ന് പറയുന്നത്. അവൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അവൻ വന്ന് നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. കൺവിക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സംതിങ് മോർ ദാൻ യുനോ നമ്മളുടെ ബുദ്ധിപരമായിട്ടുള്ള ഒരു ആലോചനയിലൂടെ വരുന്ന ഒരു അത് കൺവിക്ഷൻ ഉണ്ടാകത്തില്ല. ഇൻഫാക്ട് അതിലൂടെ കൺവിക്ഷൻ ഉണ്ടാകത്തില്ല. നമുക്ക് ആ മാക്സിമം ആളുകളെ കൺക്ലൂഷനിലേക്ക് നടത്താൻ പറ്റുള്ളൂ. വെൻ യു ആർഗ്യൂ വിത്ത് പീപ്പിൾ, മാക്സിമം യു ക്യാൻ ഡു ഇസ് ലീഡിങ് ദോസ് പീപ്പിൾ ടു എ കൺക്ലൂഷൻ. അത്രേ പറ്റുള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവ് അങ്ങനെ കൺക്ലൂഷനിലല്ല. കാര്യം നമ്മളുടെ നമ്മൾ ഈ നിഗമനങ്ങളിലേക്ക്, ദറ്റ് ഇസ് വാട്ട് ഇസ് എക്സാക്ട്ലി ഒരു മലയാളം നിഗമനങ്ങൾ. ഇപ്പൊ നമ്മൾ ഒരുത്തിനെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പറയുകയാണ് നീ ഒരു പാപിയാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല. ഹാ എടാ വേദത്തിൽ പറഞ്ഞിട്ടില്ലയോടാ, നമ്മൾ പിന്നെ ചുമ്മാ ഇതൊന്നും ആർക്കും അറിയത്തൊന്നുമില്ല. ഇത് ഇവനും അറിയത്തില്ല. പാവോഹം പാവകർമ്മവും പാപാത്മാ പാപസംഭവ നീ കർമ്മത്താൽ ജപാവുകയാണ് ജന്മത്താൽ പാപ. ഇവൻ മിക്ക ഒരു ശ്ലോകമൊന്നും വായിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഇതൊക്കെ പറഞ്ഞ് ഇതെല്ലാം കൂടെ പറയുമ്പോൾ അവൻ ചിലപ്പോൾ ആ എന്നാ ഞാൻ പാവിയായിരിക്കും. അവന് പാപബോധം ഒന്നും ഉണ്ടായിട്ടില്ല. അവനെന്തായി? പാപിയായിരിക്കും എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അവൻ വരുന്നു. ഒരു നിഗമനമാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് നിന്റെ പാപങ്ങൾക്ക് പകരമായിട്ട് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ ലോകത്ത്? ചരിത്രമെല്ലാം നീ വായിച്ചു നോക്ക്, ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? ആരുമില്ല. യേശു കർത്താവ് എല്ലാം മരിച്ചിട്ടുള്ളൂ. അത്രേ ഉള്ളായിരിക്കും. അപ്പൊ യേശു നിന്റെ പാപങ്ങൾക്ക് വേണ്ടി അല്ലേ മരിച്ചത്? ആയിരിക്കും. ഇവിടെ നമ്മൾ എന്താണ് കൺവിക്ഷനിലേക്ക് ആളുകളെ നയിക്കുന്നില്ല. കാര്യം ഇത് വർക്ക് ചെയ്യുന്ന എവിടെയാണ്? അവന്റെ റാഷണൽ ബുദ്ധിയിലാണ്, റാഷണാലിറ്റിയിലാണ്, അവന്റെ യുക്തിയിലാണ്. അതുകൊണ്ട് യുക്തി മാക്സിമം യുക്തിപരമായി ഒരുത്തിനോട് തർക്കിച്ചാൽ നമുക്ക് മാക്സിമം അവനെ എവിടെ വരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ? ഒരു നിഗമനത്തിലേക്ക് മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ പരിശുദ്ധാത്മാവ് നിഗമനത്തിലേക്കല്ല ബോധ്യങ്ങളിലേക്കാണ് നടത്തുന്നത് നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് ദാറ്റ് കൺവിക്ഷൻ ദാറ്റ് ഇറ്റ് ഈസ് യു നോ ഗോ ഡീപ് വിത്തിൻ. ഇൻഫാക്ട് യുനോ നമ്മളുടെ റാഷണാലിറ്റിയേക്കാൾ ആഴത്തിൽ, ഈവൻ ഡീപ്പർ യുവർ റാഷണാലിറ്റി വിത്ത് എ പവർ അപ്പോൺ ദ മൈൻഡ് വിൽ ആൻഡ് ഇന്നർ ബീയിങ്. നമ്മളുടെ മനസ്സിന്റെയും വില്ലിന്റെയും ഇന്നർ ബീയിങ്ങിന്റെയും മേൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണ്, ആ ശക്തിമത്തായ ഒരു 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 അവസ്ഥയാണ് ഈ കൺവിക്ഷൻ എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് വരുന്നത് ഇവനോട് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ തന്നെ അർത്ഥം വരുമ്പോഴത്തേക്ക് അത്രയ്ക്കും ആഴമുള്ള ഒരു വാക്കാണ് അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മേക്കിംഗ് യു അണ്ടർസ്റ്റാൻഡ് ആസ് ഇഫ് യു ഹാവ് സീൻ ഇറ്റ് വിത്ത് യുവർ ഓൺ ഐ ആൻഡ് മേക്ക് യു ഫ്രീ ഫ്രം ഓൾ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. അത് കണ്ണുകൊണ്ട് കണ്ടതുപോലെ പിന്നെ യാതൊരു ചോദ്യങ്ങളും ബാക്കിയില്ലാത്ത നിലയിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് കൺവിക്ഷൻ എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് ഒരിക്കലും ഒരാളെ നിഗമനത്തിലേക്ക് നയിക്കുന്നത് എങ്ങോട്ടാണ് നടത്തുന്നത്? ബോധ്യങ്ങളിലേക്കാണ് നടത്തുന്നത്. മറുചോദ്യങ്ങളില്ലാത്ത നിലയിൽ അന്തരാത്മാവ് ഒരു ഉറപ്പ് നൽകുന്ന, ഹൃദയത്തെയും മനസ്സിനെയും ഇച്ഛാലോകത്തെയും കീഴ്പ്പെടുത്തുന്ന ഒരു കൺവിക്ഷനാണ്, ബോധ്യമാണ്. അല്ല പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് നമ്മൾ വാദിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. അതങ്ങ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ് ഹോളി സ്പിരിറ്റ്, അവന്റെ സ്പിരിറ്റിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ്. അവന് പിന്നെ ചോദ്യമൊന്നുമില്ല, അവൻ അനുഭവിക്കുകയാണ്. സൂര്യന്റെ വെയിലിന് ചൂടില്ലെന്ന് പറയുന്നവനെ 52 ഡിഗ്രി മുന്നോട്ട് കൊണ്ടുപോയി ഒരു 4 മണിക്കൂർ മിണ്ടി പോകാൻ അവിടെ അരങ്ങാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്താ പറയും? എന്താ പറയും? ചൂടുണ്ട് കാര്യം, പിന്നെ അവനൊന്നും പറയേണ്ട കാര്യമില്ല. ഹീ അണ്ടർസ്റ്റാൻഡ് അല്ലേ? അതിന് പിന്നെ എന്താ വാദവും തർക്കവും ഒന്നും ആവശ്യമില്ല. എത്ര ഹീലിയം കത്തുന്നുണ്ട് അത് എത്ര എന്നൊന്നും നമുക്ക് അവന് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഹീലിയം കത്തുമ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ നമുക്ക് പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ല, അത് പറഞ്ഞു കൊടുത്താൽ അവനെ മനസ്സിലാകത്തില്ല. പക്ഷേ വെയിൽ തുണി എടുത്തു കഴിഞ്ഞാൽ അവൻ എന്താ പറയും? ആ ശരിയാണ്, ചൂട് ഉണ്ടെന്ന് പറയും. അല്ലെങ്കിൽ തീക്ക് കളറേ ഉള്ളൂ, നിറമേ ഉള്ളൂ, തീ ചൂടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെങ്കിലും ഒന്ന് ഉണ്ടെന്ന് പിടിപ്പിച്ച് കൊടുത്തു നോക്കണം. അങ്ങനെ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ പറയും? പിന്നീട് അവൻ എന്ത് എന്തില്ല, ചോദ്യങ്ങളില്ല. പരിശുദ്ധാത്മാവിന്റെ കൺവിക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെയാണ് ഇതുപോലെയാണ്. അത് അനുഭവിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ ഇതുവരെ അത് അനുഭവിച്ചിട്ടില്ല, ഈ കൺവിക്ഷൻ നമ്മൾ ശരിയായിട്ട് നമുക്ക് അല്ലെങ്കിൽ ആ ദാറ്റ് എക്സ്പീരിയൻസ്, ആ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന ബോധ്യം അല്ലെങ്കിൽ പാപബോധം, ബോധ്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഫാക്ട് ഇറ്റ് ഇസ് എ ലോ ടേം. കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എൻ എക്സോർട്ടേഷൻ. നമ്മൾ പലപ്പോഴും എന്താണെന്ന് അറിയാമോ, ഒരു പ്രബോധനം എന്ന നിലയിലാണ് കൺവിക്ഷൻ എന്നുള്ള വാക്ക് നമ്മൾ കാണുന്നത്. ഇറ്റ് ഇസ് നോട്ട്, ഇറ്റ് ഇസ് നെവർ ആൻ എക്സോർട്ടേഷൻ, ഇറ്റ് ഇസ് എ ലോ ടേം. ഒരു നീതിയിൽ ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ്. ഹീ ഈസ് കൺവിക്റ്റഡ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? അവൻ ഉത്തരവാദിത്തമുണ്ട് ഇല്ലേ? അതൊരു പ്രബോധനമല്ല, ഒഴികഴിവില്ലാത്ത നിലയിൽ അത് നിങ്ങളെ ഫിക്സ് ചെയ്യാം. ഒഴികഴിവില്ല, അതിനകത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനായിട്ട് കഴിയത്തില്ല. അത്രയ്ക്കും നമ്മളെ ഫിക്സ് ചെയ്യുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പിൻ പോയിന്റ് നിർത്തുകയാണ്. പരിശുദ്ധാത്മാവ് നീ പാപിയാണെന്ന് പറയുമ്പോഴത്തേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ നമുക്ക് പറ്റത്തില്ല. ഇറ്റ് ആസ്ക് യു ടു റെസ്പോണ്ട്. അത് നമ്മോട് എന്ത് ചെയ്യുന്നു, അതനുസരിച്ച് നമ്മൾ തിരികെ ഇടപെടാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് പ്രതികരിച്ചേ പറ്റൂ. ദാറ്റ് ഇസ് കൺവിക്ഷൻ. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മൾ ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് നമ്മെ കൺവിക്ട് ചെയ്യുന്ന ഒരു സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോയിട്ടില്ലെങ്കിൽ വളരെ നമ്മൾ വളരെ പരിതാപകരമായ ഒരു സ്റ്റേജിലാണ്. നമ്മൾ എത്ര നാളായി രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ടോ, എത്ര നാളായി സ്നാനപ്പെട്ടെന്ന് പറഞ്ഞിട്ടോ ഒന്നും അർത്ഥമില്ല. എന്റെ പൂർണ്ണമായ ബോധ്യം നല്ലൊരു 100% ആളുകൾക്കും പരിശുദ്ധാത്മാവുമായിട്ടൊരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടായിട്ടില്ല. ഞാൻ അന്യഭാഷ പറയുന്ന കാര്യമൊന്നുമല്ല പറയുന്നത്, അന്യഭാഷ പറയുന്നവർക്ക് പോലും പരിശുദ്ധാത്മാവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായിട്ടില്ലെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ പലർക്കും. കാരണം പരിശുദ്ധാത്മാവ് ആദ്യം തന്നെ നമ്മളെ കൺവിക്ട് ചെയ്യുന്ന എന്താണ്, പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും. നിഗമനമല്ല, ബോധ്യം വരുത്തുകയാണ്, ബോധ്യം വരുത്തുകയാണ് അല്ലേ? അവിടെ ശ്ലോകം ചൊല്ലി ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ല. കാര്യം പരിശുദ്ധാത്മാവ് ഒന്ന് പാപബോധം വരുത്തുമ്പോഴത്തേക്ക് നമ്മൾ അലറി കരയുകയാണ്. പത്രോസിന്റെ അടുത്ത് കർത്താവ് നീ ഒരു പാപിയാ പത്രോസെ എന്ന് വല്ലതും പറയുന്നുണ്ടോ? നീ ഓർക്കണം, നീ ഒരു പാപിയാണ്, നീ ഇന്നാളി നിന്റെ ഭാര്യമായിട്ട് വഴക്കുണ്ടാക്കി നിന്ന് ഓർത്ത് നോക്കിക്കെന്ന് വല്ലതും പറയുന്നു. ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. ദൈവത്തിന്റെ പുത്രന്റെ തിരുമുഖം കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ അവന്റെ മുമ്പിലോട്ട് വീണിട്ട് അലറി കരഞ്ഞ് പറയാണ്, ലോർഡ് ഡിപ്പാർട്ട് ഫ്രം മീ ഓ ലോർഡ് ഫോർ ഐ ആം എ സിന്നർ. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനായതുകൊണ്ട് എന്നോട് എന്നെ വിട്ടുപോകണമേ. അവൻ പറയുന്നത് മീനൊക്കെ കിട്ടിയിരുന്നത് എനിക്ക് വലിയ സന്തോഷം, ഇനി മേട ഞാൻ നിന്റെ അടുത്ത് നിന്ന് എങ്ങോട്ടും പോകത്തില്ല എന്നല്ല അവൻ പറയുന്നത്, നമ്മളതാ പറയുന്നത്. നമുക്ക് അനുഗ്രഹങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നമ്മളെന്താ പറയുന്നത്, ഇനി ഒരു കുഴപ്പമില്ല, ഈ കർത്താവിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ വലിയ അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പത്രോസ് പറയുന്നത് അറിയാമോ, ഞാൻ പാപിയായ മനുഷ്യനായതുകൊണ്ട് എന്നെ വിട്ടുപോകണമെന്നാ പറയുന്നത്. വിട്ടു കാര്യം അതുപോലെയുള്ള പാപബോധം അവനുണ്ടായി. ഇന്ന് നമ്മുടെ തലമുറയിൽ പറ്റിയിരിക്കുന്ന വലിയ പ്രശ്നം നമുക്ക് പാപബോധം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പാപബോധം ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന കർത്താവിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഒരു ഭയങ്കര ഷോക്കായിരിക്കും. ശരിക്കും ഏതെങ്കിലും നമ്മൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും ആദ്യം ഓർക്കുന്നത്. പക്ഷേ പെട്ടെന്ന് എന്ത് ചെയ്യുന്നറിയാമോ, അണപൊട്ടി ഒഴുകുന്നത് പോലെ നമ്മുടെ പാപങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ ഭിത്തികളെ തകർത്തുകൊണ്ട് നിരനിരയായി നമ്മുടെ മനസ്സിലേക്ക് ഒഴുകി എത്തുന്ന ഒരു സ്റ്റേജ്, അതാണ് കൺവിക്ഷൻ എന്ന് പറയുന്നത്. If you are convinced of your sins, you cannot just sit down. അവിടെ പത്രോസിന്റെ പറയുന്നത് എന്നെ വിട്ടുപോകണമെന്ന് പറയത്തക്ക നിലയിൽ, ദാറ്റ് മീൻസ് നമ്മളിപ്പം ഒരു ഒരു അസാമാന്യമായ വെളിച്ചത്തിലേക്ക് കടന്ന് എന്താ ഇരുട്ടിൽ നിന്ന് അസാമാന്യമായ വെളിച്ചത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കണ്ണു പൊത്തുന്നത് പോലെ അവൻ പറയുകയാണ്, ഐ കനോട്ട് കം ബിഫോർ യു, എനിക്ക് നിന്റെ അടുത്തോട് വരാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, ഐ എം എ സിന്നർ ആൻഡ് ഐ നോ ഹു യു ആർ, നീ ആരാണെന്നുള്ളത് എനിക്കറിയാം. നീ കർത്താവേ എന്ന് വിളിച്ചോണ്ട പറയുന്നത്, നീ ദൈവപുത്രനാണ്, അതുകൊണ്ട് എനിക്കറിയാം നിനക്ക് എന്നെ ശിക്ഷിക്കാനുള്ള സകല അധികാരവും ഉണ്ടെന്ന്. അവനവന്റെ പാപത്തിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടായിരുന്നു. പാപബോധം എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാണ്, അല്ലെങ്കിൽ അത് പാപബോധമാണ്. മെനി ടൈംസിന് പാപിയാണെന്നുള്ളത് നമ്മൾ ഏറ്റു പറയുന്ന പാപങ്ങളൊക്കെ ഉണ്ടല്ലോ, വി നെവർ ഫീൽ ഇറ്റ് ഇൻസൈഡ് അവർ ഹാർട്ട്. നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ പാപബോധം ഉണ്ടാവുകയും എന്താ അനുതാപം ഉണ്ടാവുകയും അതിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവുകയും ചെയ്യുന്നില്ലെങ്കിൽ നമ്മളുടെ പാപബോധം വളരെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. പാപബോധം ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. കർത്താവ് ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും പറയുന്നത്, പക്ഷേ നമ്മളുടെ ഹൃദയത്തെ മുഴുവൻ അത് അപഹരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ശബരിയക്കാരിസ്ത്രീയോട് കർത്താവ് സംസാരിക്കുന്ന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 4 അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 16 വാക്യത്തിൽ കർത്താവോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പോകും. ഭയങ്കര ഷോക്കായി പോയി അവൾക്ക്. ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ആദ്യം ഒന്ന് പറഞ്ഞു നോക്കി, എനിക്ക് ഞാൻ ഭർത്താവ് ഇല്ല. കർത്താവ് പറഞ്ഞു, ശരിയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ്റെ ഭർത്താവല്ല. കർത്താവ് ഒറ്റക്കാരിയെ പറഞ്ഞു പോകും. അവൾ ഭയങ്കര ഷോക്കായി പോയി. എന്നാൽ അവൾ പട്ടണത്തിൽ ചെന്ന് പറഞ്ഞെന്നറിയാമോ, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞൊരു മനുഷ്യനെ വന്ന് കാണുന്നു. പ്രസിമീൻ പറഞ്ഞത് ഒരു പാപത്തെക്കുറിച്ചാണെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ള ഹൃദയത്തിൽ ക്രിയ ചെയ്യാനായിട്ട് പറഞ്ഞു. ദ ഹോൾ സിങ് ഒരു മാല പോലെ, മണികൾ പോലെ അവളുടെ ഹൃദയത്തിൽ പാപത്തെക്കുറിച്ചുള്ള വലിയ പാപബോധം അവളുടെ ജീവിതം ഉണ്ടായി. ശൗലിന്റെ കാര്യം നമുക്ക് ആലോചിക്കുക, പൗലോസിന്റെ കാര്യം ആലോചിച്ച് നോക്കുക. പൗലോസ് എന്താണ്, പൗലോസ് 9 വാക്യത്തിൽ ഡമസ്കോസിന്റെ പരിവാദത്തിൽ വെച്ച് ദൈവം അവനെ സ്പർശിക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. സ്വർഗത്തിന്റെ കിളിവാതിൽ ദൈവം ഒന്ന് ചെറിയൊന്ന് തുറന്നു, ചെറിയൊന്ന് തുറന്നതേ ഉള്ളൂ, ഒരു സ്പ്ലിറ്റ് സെക്കൻഡ്. ഇതിലൂടെ അന്നേരം തന്നെ അവൻ താഴെ വീണു. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡിലൂടെ അത് തുറന്നിട്ടാണ് അവൻ ചത്തുപോയി. ഒരു സെക്കൻഡിലൂടെ, അത്രക്കേ ഉള്ളൂ ഏത് മനുഷ്യനും ഇല്ലേ. ആ ഒറ്റ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് അവൻ മനസ്സിലാക്കിയ ആ നോവൽ. അതുവരെ അവൻ ചിന്തിച്ചിരുന്നത് ഹീ ഈസ് എവരിബഡി എന്ന്. ആൻഡ് ഇൻ വൺ സ്പ്ലിറ്റ് സെക്കൻഡ് ഹീ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹീ ഈസ് നോബഡി ബിഫോർ ഗോഡ്. ദൈവത്തിന്റെ മുമ്പിലും സ്വർഗത്തിന്റെ കിളിവാതിൽ ഒന്ന് തുറന്നേ ഉള്ളൂ, അവൻ മരിച്ചവനെ പോലെ ആയി. ആ ശബ്ദം അവനോട് സംസാരിക്കണം, ശൗര്യ ശൗര്യ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? കർത്താവ് അവനോട് പ്രോസിക്യൂഷൻ എന്ന ഒരു പാപമാണ് അവനെ ആദ്യം ഓർപ്പിക്കുന്നത്. അതാണ് അവൻ ആദ്യം മനസ്സിൽ വരുന്നത്. എന്നാൽ 9 വാക്യത്തിൽ 3 ദിവസം അവൻ കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യാതെ തന്റെ പാപങ്ങളെ ഓരോന്ന് ഓർത്ത് വിലപിച്ചുകൊണ്ട്. ഹി വാസ് നോട്ട് ഇവൻ റെഡി ടു ഈറ്റ് ഓർ ഡ്രിങ്ക്. വൈ? ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്യൻ എന്ന് പറഞ്ഞവനാണ് 3 ദിവസം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ദാറ്റ് മീൻസ് ദൈവത്തിന്റെ ആത്മാവ് പാപബോധം വരുമ്പോൾ തരുമ്പോൾ എന്താണ്, സംടൈംസ് യു നോ വി ഫെയിൽ ടു ഈറ്റ്, സംടൈംസ് വി ഫെയിൽ ടു ഡ്രിങ്ക്, സംടൈംസ് വി ഫെയിൽ ടു ഡു എനിത്തിങ്, വി ജസ്റ്റ് ക്രൈ ആൻഡ് ക്രൈ ആൻഡ് ക്രൈ, ദാറ്റ്സ് ദി ഓൺലി തിങ് വി ക്യാൻ ഡു. പത്രോസ് ചെയ്തതുപോലെ അലറി കരഞ്ഞുകൊണ്ട് കർത്താവിന്റെ കാൽക്കൽ വീഴുകയല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് പാപബോധമുണ്ട്. പൗലോസ് പറയാണ്, ആ പാപികൾ ഞാൻ ഒന്നാമൻ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക്. ലോകത്ത് 2 തരത്തിലുള്ള പാപികളെ ഉള്ളൂ. ഒന്ന്, 2 തരത്തിലുള്ള മനുഷ്യരെ ഉള്ളൂ. ഒന്ന്, ഈ ശമരിയാക്കാരി സ്ത്രീയെ പോലെ, അവളെ സംബന്ധിച്ചിടത്തോളം പാപമാണ് ചെയ്യുന്നതെന്ന് ഉള്ളത് അവൾക്ക് അറിയാം. എ സിന്നർ ഹു ന്യൂ ഹി വാസ് എ സിന്നർ. രണ്ടാമത്തെ ആൾ ആരാണെന്നറിയാം, ശൗൽ. ശൗലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്നത് പാപമാണെന്ന് അവന് അറിയത്തില്ലായിരുന്നു. എ സിന്നർ ഹു നെവർ ന്യൂ ദാറ്റ് ഹി വാസ് എ സിന്നർ. യേശുക്രിസ്തു ഒഴികെ ബാക്കി ലോകത്തിലെ സകല മനുഷ്യരും ഇതിലേതെങ്കിലും ഒരു തരത്തിൽ പാപികളാണ്. ഒന്നുകിൽ പാപമാണ് ചെയ്യുന്നതെന്ന് അറിയാവുന്ന പാപികൾ, അതല്ലെങ്കിൽ എന്താണ് പാപമാണ് ചെയ്യുന്നതെന്ന് അറിയാത്ത പാപികൾ. പക്ഷേ രണ്ടും വിഷം കുടിക്കുന്ന പോലെയാണ്. കാരണം പാപത്തിന്റെ ശമ്പളം മരണം തന്നെയാണ്. അറിഞ്ഞുകൊണ്ട് കുടിച്ചാലും അറിയാതെ കുടിച്ചാലും, വെള്ളം എടുത്തു തന്നാലും തന്നെ എടുത്ത് കുടിച്ചാലും, പേര് മാറി കുടിച്ചാലും എന്താ ഫലം? ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിലാണ് നമ്മൾ പെടുന്നതെന്നുള്ള കൃത്യമായ ബോധ്യം നമുക്കുണ്ട്. ഇതിലേതെങ്കിലും ഒന്നിലാണ് നമ്മൾ പെടുന്നത്. പ്രിയമുള്ളവരെ, ഈ പാപപ്രവൃത്തികൾ ഈ രീതിയിൽ നമ്മുടെ മുമ്പിൽ വന്ന് നിന്നിട്ടുള്ള ഒരു സ്റ്റേജ് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ സ്നാനപ്പെട്ടതാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾ അന്യഭാഷ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ജീവിതത്തിൽ എന്നെങ്കിലും ഒരിക്കൽ പാപത്തെക്കുറിച്ചുള്ള ഈ ബോധ്യം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്? നമ്മളെ പൊള്ളിക്കുന്ന നിലയിൽ, കഴിക്കാനോ കുടിക്കാനോ നമുക്ക് കഴിയാത്ത നിലയിൽ, നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പാപബോധം ഉണ്ടായിട്ട് അലറി കരയുന്ന ഒരു സ്റ്റേജ്. ജോനാഥൻ എഡ്വേർഡ്സിന്റെയും മറ്റും 1857-ലെ നോർത്ത് ആംപ്റ്റൺ ടൗണിലെ ഗ്രേറ്റ് അവേക്കനിങ്ങിന്റെ ഉണർവ് നായകനായിരുന്ന ജോണതൻ എഡ്വേർഡ്സ്. ഈ ജോണതൻ എഡ്വേർഡ്സിന്റെയും മറ്റും പ്രസംഗങ്ങളിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. ഹി വാസ് നോട്ട് എ ബിഗ് പ്രീച്ചർ, ഗുഡ് പ്രീച്ചർ. പ്രസംഗം എഴുതി വായിക്കുക, അതും തോടാകുപ്പി പോലുള്ള കണ്ണാടിയാണ്. അന്ന് വെട്ടോ ഇല്ല വെളിച്ചോ ഇല്ല, ഇങ്ങനെ വെച്ചുകൊണ്ട് വായിക്കുന്നല്ലാതെ ഈ വാസ് നോട്ട് ഡൂയിങ് എനിത്തിങ്. അത് തന്നെയല്ല ഒറ്റ പ്രസംഗം എല്ലാവർക്കും പ്രസംഗിക്കുന്നത്. 5000 സ്റ്റേജിൽ ഒരു പ്രസംഗം പ്രസംഗിക്കും, സെയിം പ്രസംഗം, ഒറ്റ പ്രസംഗം 5000 സ്റ്റേജിൽ. ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ വീഴുന്ന പാപിയുടെ അവസ്ഥ, കോപാകുലനായ ദൈവത്തിന്റെ കരങ്ങളിൽ വീഴുന്ന പാപിയുടെ അവസ്ഥ. ഖനിത്തൊഴിലാളികളൊക്കെയാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്, അവരൊക്കെ ഷാമിയാനയുടെ കാലുകളിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുമായിരുന്നു. കാരണം പാപബോധം ഉണ്ടായി. പാപത്തെക്കുറിച്ച് സംസാരിക്കുന്ന പ്രസംഗങ്ങളില്ല ഇന്ന് അല്ലേ? പാപത്തെക്കുറിച്ച് ഏത് മീറ്റിങ്ങിന്? അനുഗ്രഹത്തെക്കുറിച്ചും കർത്താവ് ഏത് പഴുപ്പുണ്ടെങ്കിലും അകത്തിരുന്നുകൊണ്ട് കുഴപ്പമില്ല, അതിന്റെ മുകളിൽ കൂടെ എണ്ണ പൂശി വിടുന്ന പ്രസംഗങ്ങളെ നമുക്ക് കാണാനുള്ളൂ. വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന കൺവിക്ഷൻ, പാപിയാണെന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കുകയല്ല, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നമ്മളെ പാപബോധത്തിലേക്ക് കൊണ്ടുപോകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്റ്റേജ്. ഒരിക്കലെങ്കിലും ആ കൺവിക്ഷൻ നമുക്ക് അനുഭവിച്ചിട്ടില്ലെങ്കിൽ, ഒരിക്കലെങ്കിലും നമ്മൾ യുനോ നമ്മൾക്ക് നമ്മൾ ഈ യു ആർ നോട്ട് നെവർ കൺവിക്റ്റഡ് ഓഫ് യുവർ സിൻസ്, ഹൗ ക്യാൻ യു സേ ദാറ്റ് യു ആർ കൺവേർട്ടഡ്? ഒരിക്കലെങ്കിലും നമ്മൾ പാപബോധം ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മാനസാന്തരം ഉണ്ടായെന്ന് പറയാൻ കഴിയുന്നത്? ഐ റിയലി ഡൗട്ട് ആൻഡ് യു ഷുഡ് ഡൗട്ട് അബൌട്ട് യുവർ കൺവേർഷൻ. പാപബോധം ഇല്ലാതെ മാനസാന്തരം ഉണ്ടാകത്തില്ല, നോ ഡൗട്ട്. പാപബോധം ഉണ്ടാകാതെ മാനസാന്തരം ഉണ്ടാകത്തില്ല, അത് വെറുതെ പിള്ളേരെ കൈവക്കിക്കുന്നുള്ളതേ ഉള്ളൂ, നടക്കത്തില്ല. പിള്ളേരെന്നല്ല, നമ്മൾ നമ്മുടെ കാര്യം തന്നെ ആലോചിച്ചാൽ മതി, വേറെ ആരുടെ കാര്യം വേണ്ട. പാപബോധമില്ലാതെ മാനസാന്തരം ഉണ്ടാകത്തില്ല, മാനസാന്തരം ഉണ്ടാകാതെ പാപക്ഷമ ഉണ്ടാകത്തില്ല, പാപക്ഷമയില്ലാതെ പാവന ജീവിതം പറ്റത്തില്ല, പാവന ജീവിതം ഇല്ലാതെ വാനജീവിതം പറ്റത്തില്ല. ഇറ്റ് ഇസ് എ പ്രോസസ്. ഇഫ് യു ആർ നെവർ ബീൻ കൺവിക്റ്റഡ് ഓഫ് യുവർ സിൻ, ദെൻ ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ യു ടു ബി കൺവേർട്ടഡ്. ആൻഡ് ഇഫ് യു ആർ നോട്ട് കൺവേർട്ടഡ്, ഫോർഗിവ്നെസ് ഓഫ് സിൻസ് ഇറ്റ് ഈസ് ഫാർ ഫ്രം യു, വളരെ വിദൂരത്തിലാണ്. ഞാനിത് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും ഇനി എങ്ങനെ ഇതൊക്കെ പറയുന്നതെന്ന് നമ്മൾ ചിന്തിക്കുമായിരിക്കും. വഴി തെറ്റിപ്പോയെങ്കിൽ ഏറ്റവും നല്ലത് ഇപ്പോഴങ്ങ് തിരിയുന്നതാണ്. കൂടുതൽ തെറ്റിപ്പോയിട്ട് കാര്യമൊന്നുമില്ല. പലപ്പോഴും ആളുകൾ പറയുന്നതെന്ന് അറിയാമോ, ഞങ്ങൾ ഇത്രയും നാൾ ഇങ്ങനെ വന്ന്, ഇനിയിപ്പോൾ എങ്ങനെയാ ഞാൻ പാപിയാണെന്നൊക്കെ പറയുന്നതെന്ന്. പറയാതിരുന്നു. നമ്മളൊക്കെ പലപ്പോഴും എങ്ങനെയാണെന്നറിയാം, ആരെങ്കിലും ഒക്കെ ഒരു കൂട്ടായ്മയ്ക്ക് വരും, യോഗത്തിന് വരും, വന്ന് പ്രാർത്ഥിക്കും, എന്നാൽ പിന്നെ ബ്രദർ ഞങ്ങളുടെ സഭയെ വന്നാട്ട് ബ്രദർ എന്ന് പറയും, വരും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആരെങ്കിലും പറയും സ്നാനപ്പെട്ടില്ലെങ്കിൽ ശരിയാകത്തില്ലെന്ന് പറയും. യോഗനാ സ്നാപകന്റെ അടുത്ത് സദുജ്യർ വന്നതുപോലെ, എന്നാൽ പിന്നെ മുങ്ങിയേക്കാമെന്നും വെച്ച് ചെല്ലും, സ്നാനപ്പെടും, തിരിച്ചു പോകും. അൺലെസ് യു ആർ കൺവിക്ട്, യു ഹാവ് എ കൺവിക്ഷൻ അബൌട്ട് യുവർ സിൻ, യു ആർ കൺവിക്റ്റഡ് ഓഫ് യുവർ സിൻ, യു ഹാവ് ടു റീചെക്ക് യുവർ കൺവേർഷൻ. നമ്മൾ പലപ്പോഴും പറയുന്നത്, ഞാൻ പറയുന്ന പ്രസംഗം സ്റ്റേജസിലെ എല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ പറയുന്നത്, ഞാൻ ഒരു മര്യാദ പാപിയായിട്ട് ജീവിക്കുകയായിരുന്നു അല്ലേ, നമ്മളെല്ലാം ഉപയോഗിക്കുന്ന വാക്കാണ്. എനിക്ക് ഇന്നുവരെ മനസ്സിലാകാത്ത കാര്യമാണ് പാപിക്ക് എന്താ മര്യാദയെന്നും. പാപിക്ക് ഒരു മര്യാദയില്ല. പാപി എങ്ങനെ മര്യാദക്കാരനാകുന്നത്? മര്യാദക്കാരൻ എങ്ങനെ പാപിയാകുന്നത്? ഇപ്പൊ മര്യാദ പാപി എന്നുള്ള വാക്കിനകത്ത് യാതൊരു അർത്ഥമില്ല. നമ്മളുടെ വഞ്ചനയാണ് മര്യാദ പാപി എന്ന് ആർക്കെങ്കിലും പറയാൻ ലോകത്തിൽ കഴിവുണ്ടായിരുന്നെങ്കിൽ എന്താ ചിന്ത പൗലോസിന്? കാര്യം ന്യായ പ്രമാണം സംബന്ധിച്ച് അനിന്യൻ എന്ന് പറഞ്ഞ ആ പൗലോസ് തന്നെ കുറിച്ച് തന്നെ പറയുന്നുണ്ടെന്ന് അറിയാമോ, ആ പാപികൾ ഞാൻ ഒന്നാമൻ എന്നാണ്. ജ്ഞാനപ്പെട്ട കാര്യമൊക്കെ നമ്മൾ മറന്നേര്. എന്നാൽ ഇന്ന് ദൈവസന്നിധിയിൽ ആത്മാവ് നമ്മുടെ പാപബോധമുള്ളവരാക്കുന്നത് നമ്മൾ മനസ്സിലാക്കും. മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മറക്കുക. പത്രോസിനെ പോലെ അലറി കരയേണ്ട ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ പൗലോസിനെ പോലെ ഭക്ഷണം കഴിക്കാൻ പോലും കൂട്ടാക്കാതെ പാപത്തെ ഏറ്റുപറയുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. വന്നിരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ, ദി സിൻസ് ദാറ്റ് വി ഡിഡ് ആൻഡ് ദി സിൻഫുൾ നേച്ചർ വി ഹാവ്. നമ്മൾ ചെയ്യുന്ന പാപം തന്നെയല്ല, നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മുടെ പ്രവൃത്തികൾ മാത്രമൊന്നുമല്ല പാപം, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ തന്നെ എന്താണ്, നമ്മൾ പാപികളാണ്, നമ്മൾ പാപികളാണ്. നമ്മുടെ ഹൃദയം ഒന്നും അത്ര ശുദ്ധമൊന്നുമല്ല. ആവർത്തന പുസ്തകത്തിൽ ഇസ്രായേൽ മക്കൾ പറയുന്നുണ്ട്, ഇസ്രായേൽ മക്കളുടെ കർത്താവ് പറയാണ്, നീ ആ നാട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എന്റെ ഹൃദയപരമാർത്ഥത നിമിത്തം നീ എന്നെ വിടുവിച്ചെന്ന് പറയരുത്, നീ വിശാഖയുള്ള ജനമല്ല. നമ്മളെല്ലാം പറയുന്നതാണ്, ഞാൻ കള്ളു കുടിക്കുമായിരുന്നെങ്കിലും എന്റെ ഹൃദയത്തിൽ ഒരു നേരം ഉണ്ടായിരുന്നു. എവിടാ വെറുതെ പറയുന്നത്? വെറുതെ ഞാൻ ഐ എം നോട്ട് ജോക്കിംഗ്. ദ ഫാക്ട് ഇസ് വി ആർ സിന്നേഴ്സ് ഇൻ ദ ഡീപ് ഹാർട്ട്. ഹൃദയത്തിന്റെ ആഴത്തിൽ കള്ളന്മാരാണ് നമ്മൾ. ഹൃദയത്തിന്റെ ആഴത്തിൽ നമ്മൾ വഞ്ചകരാണ്. അല്ലാതെ എന്താ? അതൊന്നും അറിയാവുന്നതല്ല കർത്താവ് നമ്മളെ വീണ്ടും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ. അല്ലെങ്കിൽ നമുക്ക് വേണ്ട, നമ്മൾ മര്യാദക്കാരൻ ആരാണെന്നെങ്കിൽ നമുക്ക് വേണ്ടായിരുന്നല്ലോ ഇല്ലേ. വി ആർ ഡൂയിങ് സിൻസ്, ദ ഡീഡ്സ്, ആക്ച്വൽ സിൻസ്. നമ്മൾ പാപം ചെയ്യുന്നുണ്ട്, പക്ഷെ പാപം ചെയ്ത് ചെയ്ത് പാപിയായതല്ല. ഏറ്റവും ആഴത്തിൽ നമ്മൾ പാപികളായതുകൊണ്ട് പാപമല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാൻ കഴിയാത്ത നിലയിൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നമുക്ക് എന്തുണ്ട്? പാപം ഉണ്ട്. ഈവൻ ഇൻ അവർ തോട്ട് വേൾഡ്, ബൈ നേച്ചർ വി ആർ സിൻഫുൾ. ബൈ നേച്ചർ ദാറ്റ് ഈസ് ദി യു നോ ഇറ്റ് ഈസ് ഫ്രം ദ ഫൗണ്ടൻ വിച്ച് ഓൾ ദീസ് പൊല്യൂട്ടഡ് സ്ട്രീംസ് ഡു ഫ്ലോ. നമ്മളുടെ ഈ ഈ ഫൗണ്ടനിൽ നിന്നാണ് എല്ലാം ഫ്ലോ പുറകോട്ട് ഒഴുകുന്നത്. നമ്മൾ ഈ ഒഴുകുന്ന വെള്ളം മാത്രമേ കാണുന്നുള്ളൂ, പക്ഷെ അതിന്റെ പുറകെ എന്തുണ്ട്? ഒരു ഫൗണ്ടൻ തന്നെ ഉണ്ട്. പാപത്തെ ഇഷ്ടപ്പെടുന്ന, പാപത്തെ പാപത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു ഫൗണ്ടൻ തന്നെ ഉണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന്. എന്താണ്? ദ ഈവിൾ ഈസ് കമ്മിങ് ഔട്ട്. നമ്മൾ ബുദ്ധിപരമായിട്ട് എല്ലാവരും സമ്മതിക്കും, ആ പാപത്തിനെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, അകൃത്യത്തിൽ ഞാൻ ഒഴിവായി ഇല്ലേ. വി ഓൾവേസ് നമ്മുടെ തലയിലെല്ലാം ഇതിരിക്കുന്നുണ്ട്, എല്ലാവരും പാപം ചെയ്ത് യുഎസ് നഷ്ടമാക്കി, ആദാമിൽ എല്ലാവരും മരിച്ചു. വി നോ ഓൾ ദീസ് വേഴ്സസ്. പക്ഷെ ഈ തലയിലിരിക്കുന്ന കാര്യം ഹൃദയത്തിൽ വരാത്രത്തോളം കാലം, സംബഡി വാസ് ആസ്കിങ് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹെവൻ ആൻഡ് ഹെൽ, ആൻഡ് വൺ പേഴ്സൺ സെയ്ഡ് ഇറ്റ് ഈസ് ഓൺലി വൺ ഫുട്. വൺ ഫുട്, തലയിരിക്കുന്ന കാര്യം ഹൃദയത്തിലോട്ട് വന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൺലി വൺ ഫുട് ആൻഡ് യു ആർ ഇൻ ഹെൽ. തലയിലിരിക്കുന്ന കാര്യം ഹൃദയത്തിലോട്ട് വന്നില്ലെങ്കിൽ എവിടാണ്? നരകത്തിനാണ്. ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്. ഞാൻ പറയട്ടെ, ഈ പാരമ്പര്യ ക്രിസ്ത്യാനികളും പെന്തക്കോസ്തുകാരും ബ്രദറുകാരും മർത്തമാക്കാരും ഒക്കെ ഉണ്ടല്ലോ, ഇവർക്കെല്ലാം തലയിൽ ഈ കാര്യങ്ങളുണ്ട്. പക്ഷെ അവർക്കൊരിക്കലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് ഞാൻ പറയട്ടെ, നമ്മൾ ഇരിക്കുന്ന ചുരുക്കം ചെറ്റാണെങ്കിലും എന്നെ കേൾക്കുന്ന ആരാണെങ്കിലും ഞാൻ പറയട്ടെ, ഇന്ന് ആത്മാവിന്റെ വടക്കൻ കാറ്റിനാൽ വന്ന് നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ കള്ളത്തരങ്ങളെയും എല്ലാ പതിരുകളെയും നമ്മളെ മൂടിക്കിടക്കുന്ന കനലിന്റെ മേൽ മൂടിക്കിടക്കുന്ന എല്ലാ ചാരവും തകർത്ത് കളയുന്ന ഒരു സ്റ്റേജ് വളരെ അത്യാവശ്യമാണ്. ആത്മാവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായിട്ടില്ലാതെ എങ്ങനെ ആത്മശക്തി നമുക്ക് അനുഭവിക്കാൻ കഴിയും? ദാറ്റ് ഇസ് വോട്ട് എക്സാക്ട്ലി നീഡഡ്. അവൻ ആശ്വാസപ്രദനാണ്, എന്നാൽ അതിനു മുമ്പ് അവൻ വന്ന് നമ്മുടെ മുറിവുകളെ കീറി പഴുപ്പെല്ലാം ഞെക്കി നമ്മൾ വേദനിപ്പിച്ച് കരയിപ്പിച്ച്, ദാറ്റ് ഇസ് എ ഗുഡ് സൈൻ, ഇറ്റ് ഇസ് നോട്ട് എ ബാഡ് സൈൻ. അതൊരിക്കലും ചിന്തിക്കരുത്. When you cry in the presence of the Lord, don't think that it is a bad sign. It is a good sign that you are understand, you are knowing who you are. നമ്മൾ ആരാണെന്നുള്ളത് അറിയാതെ, നമ്മൾ എത്ര പാപികളാണെന്നുള്ളത് അറിയാതെ നമുക്ക് എങ്ങനെയാണ് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കാനായിട്ട് പറ്റുന്നത്? The spirit of God arrests the sinner and convinces him of his sin. നമ്മുടെ എല്ലാ ന്യായവാദങ്ങളെയും എല്ലാ നീതീകരണത്തെയും എല്ലാം അവൻ അറുത്ത് മുറിച്ച് കളയും. If we give ourselves in the presence of the Lord. നമ്മൾ എന്താണെന്നറിയാം, നമ്മൾ എന്താ മര്യാദ പാപി എന്ന് പറയുന്നത്? നമ്മൾ ന്യായം, നോട്ട് എ ബിഗ് സിൻ. ഐ എം ബെറ്റർ ദാൻ മെനി പീപ്പിൾ. ഇങ്ങനെയുള്ള ഒരാൾക്കും, ഇഫ് യു കൺസിഡർ യുവേഴ്സെൽഫ് ആസ് ബെറ്റർ ദാൻ സംബഡി എൽസ്, യു ഹാവ് നെവർ ബീൻ ഇൻ യു ഹാവ് നെവർ ഹാഡ് എൻ എൻകൗണ്ടർ വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടുള്ള ഒരുത്തനും തന്നെ തന്നെ മറ്റൊരുത്തനുമായിട്ട് കമ്പയർ ചെയ്യത്തില്ല. കാര്യം പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് ആരുമായിട്ട് കമ്പയർ ചെയ്യാണെന്നറിയാമോ? അവന്റെ പുത്രനായ യേശു ക്രിസ്തുവുമായിട്ട്. വേറെ ആരുമായിട്ടും നമ്മൾ കമ്പയർ ചെയ്യത്തില്ല. വേറെ ആരുമായിട്ടെങ്കിലും കമ്പയർ ചെയ്യുന്നെങ്കിൽ അതിന്റെ അർത്ഥം വി ഹാവ് നെവർ ബീൻ ആൻ എൻകൗണ്ടർ വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായിട്ട് നമുക്കൊരു എൻകൗണ്ടർ ഉണ്ടായിരുന്നു. നമ്മൾ നാച്ചുറലി നമ്മൾ എന്താണ്, നമ്മൾ കോപത്തിന്റെ മക്കളായിരുന്നു. എഫേസ്യ ലേഖനത്തിലെ ആ വാക്യം ഞാനൊന്ന് വായിക്കാം. എഫേസ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 1 ഓൺവേഴ്സ് വെൻ വി റീഡ് ഇറ്റ്, ഇറ്റ് ഇസ് വെരി എസെൻഷ്യൽ. നമ്മൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ടതായ ഒരു വലിയ കാര്യമാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതികളെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ആരെക്കുറിച്ച് അത് പറയുന്നത്? ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് സംബഡി ഹു ലിവ്ഡ് ഇൻ എഫേസ്യൻ. എഫേസസിലെ ആരെങ്കിലും കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ് സേസ് അബൌട്ട് യു ആൻഡ് മീ. നമ്മളെ കുറിച്ചായി പറയുന്നത്, അല്ലാതെ വേറെ ആരെ കുറിച്ചുമല്ല. എന്താണ്? നമ്മൾ എല്ലാവരും അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നു. വി വേർ ഓൾ സിന്നേഴ്സ്, എല്ലാവരും. പക്ഷെ നമുക്ക് ഈ അതിക്രമത്തെ കുറിച്ച്, നമ്മുടെ പാപത്തെ കുറിച്ച് ഒരിക്കലും ബോധമല്ല. നമ്മൾ മരിച്ചവരായിരുന്നു എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാകുന്നില്ല. നമ്മൾ നാറ്റം വെച്ചവരാണെന്ന്, ആളുകൾക്ക് അടുത്തു വരാൻ കഴിയാത്ത രീതിയിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഏത് അയൽവക്കത്ത് നിൽക്കാൻ കഴിവില്ലാത്ത നിലയിൽ ചത്തു നാറുന്ന ശവങ്ങളാണ് നമ്മളെന്നുള്ള തോന്നൽ നമുക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. Then how can we come to the presence of the Lord? If you are not cleansing yourself and if you are not allowing God the Spirit to cleanse you, north wind in the വടതിക്കാറ്റിലെ ആ വടക്കൻ കാറ്റ് നമ്മളെ ക്ലെൻസ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണ് പ്രിയന നിന്റെ സുഗന്ധം ആസ്വദിക്കുവാൻ കഴിയുന്നത്? നമ്മൾ പറയുന്നത് കമോൺ, എന്റെ സുഗന്ധം ആസ്വദിക്കാൻ വരാനാ ഇല്ലേ. കം ദ സൗത്ത് വിൻഡ്, വി ആർ ഓൾ പ്രേയിങ് ഫോർ ദ സൗത്ത് വിൻഡ്, ബട്ട് യു നോ സൗത്ത് വിൻഡ് വരുന്നതിന് മുമ്പ് എന്ത് വന്നേ പറ്റുള്ളൂ? നോർത്ത് വിൻഡ് വന്നേ പറ്റുള്ളൂ. നമ്മളുടെ ശവത്തിന്റെ മോളി കിടക്കുന്ന എല്ലാം മാറ്റി ജീവനെ നൽകുവാൻ കഴിയുന്ന നോർത്ത് വിൻഡ് വന്നെങ്കിലേ പറ്റുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ വാക്യത്തില് അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിന്റെ മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. നാച്ചുറലി വി വർ പീപ്പിൾ, വി വർ ചിൽഡ്രൻ ഓഫ് റാത്ത്. രണ്ട് രീതിയിലാണ് നമുക്ക് വ്യാഖ്യാനിക്കാം. ഒന്ന്, നമുക്ക് കോപം ഉണ്ടായിരുന്നു എന്ന് പറയാം, ദാറ്റ് ഇസ് എ ഫാക്ട്. പക്ഷെ ഇവിടെ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നമ്മൾ ദൈവകോപത്തിന്റെ പാത്രങ്ങളായിരുന്നു എന്നാണ്. അതായത് എന്താണ്, നമ്മളുടെ ഈ പ്രവൃത്തികൾക്ക് ന്യായമായി ദൈവം നമുക്ക് തരാനിരുന്നതെന്നാണ്? വി വേർ വിക്ടിംസ് ഓഫ് ഗോഡ്സ് റാത്ത്, ദൈവത്തിന്റെ കോപത്തിന്റെ ഇരകളായിരുന്നു നമ്മൾ. നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും നമ്മൾ തോന്നിയിട്ടുണ്ടോ നിത്യ നരകത്തിന് അധീനനായിരുന്നു ഞാൻ, ദൈവ കർത്താവ് എന്നെ വീണ്ടെടുത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ പോകുന്നത് നിത്യ നരകത്തിലേക്കാണെന്നുള്ള ബോധ്യത്തോടുകൂടെ എന്നെങ്കിലും ഒരിക്കൽ, ഞാൻ പറയട്ടെ, നരകത്തിന്റെ ഒരു ഗ്ലിംസ് എങ്കിലും എന്റെ മനസ്സിൽ, അതാണ് എനിക്ക് ഉണ്ടാകേണ്ട സ്വാഭാവികമായ ശിക്ഷയെന്ന് എനിക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടില്ലെങ്കിൽ എനിക്ക് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റത്. വി ആർ നോട്ട് ലവിംഗ് ഗോഡ്. യു നോ വൈ? വി തിങ്ക് ഇറ്റ് വാസ് എ സ്മോൾ തിങ് ദാറ്റ് ഗോഡ് സേഡ്. കർത്താവ് നമ്മളെ വീണ്ടെടുത്തത്, കുഴപ്പമില്ല, നമ്മൾ ഇങ്ങനെ പോകായിരുന്നു, ബ്രദർ രക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പോയേനെ, പിന്നെ ഞാൻ അങ്ങോട്ട് കർത്താവിനെ ആരാധിക്കാൻ ഞാനും പോകുന്നു. നമ്മൾ മ്യൂച്വൽ ഗുഡ് ആണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. ഗോഡ് ഓൾസോ, ഹി ഓൾസോ ഗെറ്റ്സ് അനദർ പേഴ്സൺ ആസ് ഹിസ് വർഷിപ്പർ. യു നോ ഗോഡ് ഡസ് സംതിങ് ഫോർ മീ. എനിക്ക് വല്ലപ്പോഴൊക്കെ എനിക്ക് പൈസയും എനിക്ക് ജോലിയും എനിക്ക് വീടും ഒക്കെ കർത്താവ് തരുന്നു, ഞാനത് ചെയ്യുന്നുണ്ട്. ആഴ്ചപ്പിക്ക് പോയി ഞാൻ അങ്ങോട്ട് ആരാധിച്ച് കർത്താവിനും ഒരു ഉപകാരം ചെയ്യുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ മീറ്റിങ്ങിന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ വൈകുന്നേരം ഞാൻ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടക്കത്തുള്ളൂ. പറഞ്ഞേ കർത്താവിന് എനിക്ക് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറ്റും. ഞാൻ പറയുന്നത് യുനോ ഇറ്റ് ഇസ് നോട്ട് എ ജോക്ക്. This is our understanding. We never think that we were people of wrath. We never think that we were victims of God's wrath. ദൈവത്തിന്റെ കോപത്തിന്റെ ഇരകളായിരുന്നു നമ്മൾ എന്ന് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ട് വി ഫെയിൽ ടു ലവ് ഗോഡ്. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നതിന് നമ്മൾ മറന്നുപോകുകയാണ്. നമ്മൾ കോപത്തിന്റെ മക്കളായിരുന്നു, സ്വാഭാവികമായും ദൈവ കോപത്തിന്റെ ഇരകളായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ, but God who in his rich mercy, അവന്റെ മഹാസ്നേഹം, ഹിസ് റിച്ച് മേഴ്സി, അവന്റെ മഹാദയ, അവന്റെ മഹാകരുണയാൽ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഏഴാം വാക്യത്തിൽ നമ്മളെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തുകയും ചെയ്യും. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഹാപ്പൻ വെൻ വി ആർ കൺവിക്റ്റഡ് ഓഫ് അവർ സിൻസ് ആൻഡ് വി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ ഡ്യൂ പെനാൽറ്റി ഫോർ അവർ സിൻസ് ആൻഡ് ദെൻ ഗോഡ് ഫോർഗിവ്സ് അവർ സിൻസ് ആൻഡ് ഹി മേക്ക് അസ് സിറ്റ് ഇൻ ഹെവൻ. ഇതൊരു പൊസിഷണൽ സാൽവേഷൻ. സാധാരണ രീതിയിൽ രക്ഷാശാസ്ത്രം പഠിക്കാൻ പറയും പൊസിഷണൽ സാൽവേഷൻ. യുനോ ഇലക്ട്രിക് ചെയറിൽ ഇരിക്കുന്നവനെ അവിടുന്ന് അഴിച്ച് സ്വർഗസിംഹാസനത്തിൽ ഇരുത്തുന്ന പണിയാണ് കർത്താവ് ചെയ്തത്. ഇലക്ട്രിക് ചെയറിൽ ഇരിക്കുന്നവനെ, നീ അണ്ടർസ്റ്റാൻഡ്, ഇലക്ട്രിക് ചെയറിൽ എന്താണ് ഇരിക്കുന്നത്? കത്തിച്ചവനാണ്. അവിടെ ആയിരുന്നു നമ്മൾ, വി വേർ സിറ്റിംഗ് ഇൻ എൻ ഇലക്ട്രിക് ചെയർ. ഇലക്ട്രിക് ചെയറിൽ ഇരിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എന്നെങ്കിലും ഞാനൊരു ഇലക്ട്രിക് ചെയറിലായിരിക്കുന്നത്, എനി ടൈം ഞാൻ ഒരുപിടി ചാരമായി പോകാനുള്ളതേ ഉള്ളൂ ഞാനെന്നുള്ള ബോധ്യത്തോടുകൂടെ, അതാണ് പാപബോധം. ഒരുത്തിന് പാപബോധം ഉണ്ടാകണമെങ്കിൽ അവൻ ഭീതിതനായി പേടിച്ചകറി കരയണം. അതാ പത്രോസ് ചെയ്യുന്നതാണ്. ഹി വാസ് ക്രൈയിങ്, ഹി വാസ് സേയിങ് ലോർഡ്, കർത്താവേ എന്നെ വിട്ടുപോകണം, എന്നെ ശിക്ഷിക്കരുതെന്നാ പറയുന്നത്. എന്നെ ശിക്ഷിക്കരുതേ, എനിക്കറിയാം ഞാൻ ഇലക്ട്രിക് ചെയറിൽ ഇരിക്കേണ്ട ഇരിക്കുകയാണെന്നുള്ളത് എനിക്കറിയാം. പ്രിയമുള്ളവരെ, ഇതാണ് പാപബോധം എന്ന് പറയുന്നത്. അതാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന പാപബോധം. നമ്മളുടെയൊക്കെ ബുദ്ധിയിൽ വേദപുസ്തകത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ബ്രദറെ എന്ന് പറയുമ്പോൾ, എല്ലാവരും പാപം ചെയ്ത് വലിയ ദേശം നഷ്ടമാക്കി, റോമാലേഖനം 6:23 വാക്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലാതെ, വി നെവർ ഫെൽറ്റ് ഇറ്റ് ഇൻ അവർ ഹാർട്ട്, ഇറ്റ് ഈസ് ഓൾ ഇൻ അവർ ഹെഡ് ആൻഡ് ഇറ്റ് ഹസ് നെവർ കം ഡൗൺ. ഒരു വൺ ഫുട്ട് താഴോട്ട് ഇറങ്ങാത്തത് കൊണ്ട് എന്താ സംഭവിക്കുന്നത് അറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായിട്ട് വി ഹാവ് നെവർ ബീൻ in an encounter with the Holy Spirit. പരിശുദ്ധാത്മാവുമായിട്ടുള്ള എൻകൗണ്ടർ ഉണ്ടാകാതിരിക്കുകയാണ്. മരണം കാത്തിരിക്കുകയായിരുന്നപ്പോൾ കർത്താവ് തന്റെ മഹാകരുണയാൽ നമ്മെ ഇലക്ട്രിക് ചെയറിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ചിട്ട് എന്ത് അഴിച്ച് സ്വർഗസിംഹാസനത്തിൽ കയറ്റിയിരിക്കുന്നുള്ള ബോധ്യം. എന്റെ സ്വാഭാവിക സ്ഥാനം ഇലക്ട്രിക് ചെയർ തന്നെയാണ്. അത് എത്ര പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്? പരിശുദ്ധാത്മാവിനാൽ പാപബോധം ഉണ്ടായിട്ടുള്ളവർക്ക് മാത്രമേ അത് ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളതാണ് പാപബോധം. പാപബോധം ഉണ്ടായാൽ അല്പമെങ്കിലും, നമുക്ക് ചിലപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാകും, കുറച്ചൊക്കെ ഉണ്ടാകുന്ന വലിയ പ്രശ്നമാണ്. വലിയ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചേ ഉണ്ടായുള്ളെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് ഇത് നമുക്ക് തന്നെ മാനേജ് ചെയ്യാം. ദാറ്റ് ഇസ് എ ഫാക്ട്. നമ്മളെല്ലാം അങ്ങനെയാണ്. ഞാനിത് പറയുന്നത് നോട്ട് ടു സിനേഴ്സ് ഔട്ട്സൈഡ്, ഐ സ്പീക്ക് ടു ദ പീപ്പിൾ ഹു ആർ ഇൻസൈഡ് ദ ചർച്ച്, ഹു ആർ ബാപ്റ്റൈസ്ഡ്, മേ ബി യു ആർ സ്പീക്കിംഗ് ഇൻ അതർ ടങ്സ്, ഐ ടോക്ക് ടു യു. അല്ല, വേറൊരാളല്ല പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതലറിയാം, നമ്മൾ വി ആർ ബേസിക്കലി ലീഗലിസ്റ്റ്. അടിസ്ഥാനപരമായി നമ്മളെല്ലാം ലീഗലിസ്റ്റുകളാണ്. ലീഗലിസ്റ്റ് എന്നാ ചെയ്യുന്നറിയാമോ, ലീഗലിസ്റ്റ് കർത്താവിന്റെ മഹാകരുണയിൽ ആശ്രയിക്കേണ്ടതിന് പകരം കുറെയൊക്കെ നന്മ ചെയ്തതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഈ കോമ്പൻസേറ്റ് ചെയ്യുക. എപ്പോഴും നമുക്കുള്ളതാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇതങ്ങ് മാനേജ് ചെയ്യാമെന്ന് പറയുന്നത് അല്ലേ. ഏത് ബന്ധുക്കൂസുകാരനുള്ള, ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് ബന്ധുക്കൂസുകാരാണ് പറയുന്നത്. ബന്ധുക്കൂസുകാരൻ രക്ഷപ്പെടുന്നില്ല, പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം ആലോചിക്കണമെന്ന് വെച്ചോണ്ട്, അല്ലാതെ ബന്ധുക്കൂസുകാരനോട് ദേഷ്യം ഉണ്ടായിരുന്നു പറയുന്നു. കാര്യം എനിക്ക് മാക്സിമം പറയാൻ പറ്റുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത്, അത് മറക്കരുത്. അല്ലാതെ ഇത് പറയുമ്പോഴല്ല നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ പെന്തിക്കോസ് അനുസരിച്ച് വിളിക്കാനുള്ളൊരു ചോദ്യ പ്രസംഗിക്കുകയാണെന്ന്. പെന്തിക്കോസ് തന്നെ രക്ഷപ്പെടാൻ പറ്റത്തില്ലെങ്കിൽ ബാക്കിയുള്ള കാര്യം ഇന്നലെ ആലോചിച്ചു ഇല്ലേ. ഞാൻ ഐ നോട്ട് ജോക്കിംഗ്. ഇനോ ഇവിടെ പറയുന്നത് എന്നറിയാമോ, നമ്മൾ ഞാൻ പറഞ്ഞത് നമ്മൾ എപ്പോഴും കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നോക്കും. ഒരു പാപം ചെയ്ത് കഴിഞ്ഞാൽ ഇന്നൊരു പാപം ചെയ്തു, നാളെ അതിനോട് എന്തെങ്കിലും ചെയ്യണം. ഇത് നമ്മൾ തന്നെ ചിന്തിക്കുന്നത് നാളെ അതിന് പകരമായിട്ട് എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒന്നുകൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യണം. കാര്യം ഇവിടെ വന്നപ്പോൾ ആലോചിക്കുന്നുണ്ട്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം എന്തെങ്കിലും അറിയാൻ പറ്റും, ഇവിടെ ആൻറ്റിയുടെ നല്ല ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇനി ഇതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് നമ്മൾ മിഷൻ ഫീൽഡിൽ ചെന്നിട്ട് വേണം കുറച്ച് ദിവസം. എന്താണ് ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ടേസ്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ വി കെ നോട്ട് റെസിസ്റ്റ്. പിന്നെ അന്നേരം എല്ലാം മനസ്സിലേക്കും ആ ഇവിടെ നല്ല കഴിക്കാം, ഇനി പോട്ടെ നമുക്ക് ഇതൊക്കെ എവിടെ വെച്ച് കോമ്പൻസേറ്റ് ചെയ്യാം, മിഷൻ ഫീൽഡിൽ പോയി കോമ്പൻസേറ്റ് ചെയ്യാമെന്ന് ചിന്തിക്കും. ഇതുപോലെ ഓരോ പാപത്തിൽ വീഴുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്താ പറയുന്നത് അറിയാമോ, ഇൻ അവർ ഹാർട്ട് വി ബിലീവ് ദാറ്റ് വി ക്യാൻ കോമ്പൻസേറ്റ് അവർ ഈവിൾ ഡീഡ്സ് ബൈ ഡൂയിങ് സം കൈൻഡ് ഓഫ് ചാരിറ്റി ഓർ ഗിവിംഗ് മോർ മണി ടു ക്രിസ്ത്യൻ വർക്ക് ഇല്ലേ, ഓർ ഈവൻ ഗോയിങ് സംവെയർ ആൻഡ് ഡൂയിങ് സം കൈൻഡ് ഓഫ് മിഷൻ വർക്ക്. അല്ലെങ്കിൽ പത്ത് പേരുടെ സുവിശേഷം പറഞ്ഞാണെങ്കിലും ഇത് കോമ്പൻസേറ്റ് ചെയ്യാമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ബട്ട് ഈ കനോട്ട്. എന്റെ പറയാട്ടുന്നായിരിക്കട്ടെ, എന്നറിയാം കുറെ കിടപ്പുള്ള കടം അതിങ്ങനെ വീട്ടാമെന്നാണ് നമ്മുടെ ചിന്ത. ഈ കനോട്ട്, ഈ കനോട്ട്. ചിലപ്പോൾ എല്ലാം നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും, ഈ വീട്ടിലെ കുസൃതിക്കുള്ളവർ ചില ദിവസം രാവിലെ എണീറ്റ് ഭയങ്കര പണിയൊക്കെ ചെയ്യും, ആലോചിക്കണം ഇവൻ എന്തോ ഗുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട്, അത് മാറ്റാൻ വേണ്ടി അവനെന്ത് ചെയ്യും, ഡാഡി ഇനി എന്താ ചെയ്യണ്ടേ, മമ്മ ഇനി എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ആലോചിക്കണം ഇവൻ എവിടെയോ എന്തോ പണി കാണിച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് പലരുടെ ആവേശവും പല കാര്യങ്ങളിലും ആളുകൾ ഇടപെടുന്നത്. ഈ പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടുന്ന ദിവസം പിള്ളേർ ഭയങ്കര നല്ല പിള്ളേരായിരിക്കും. പ്രോഗ്രസ് റിപ്പോർട്ട് കാണിക്കാനുള്ളതിന് മുമ്പായിട്ട് രാവിലെ തന്നെ എന്താ നേരപ്പെടുത്തി രാവിലെ തന്നെ എണീക്കുന്നു, വേദോസൊക്കെ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അയ്യോ പിള്ളേരുടെ ആ ആത്മീയവും സന്തോഷമൊക്കെ കഴിയുമ്പോൾ പിന്നെയാണ് എന്താണ് ഒപ്പിടാനായിട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം കാണിക്കുന്നത് അല്ലേ. എക്സാക്ട്ലി ദിസ് ഇസ് നമ്മൾ പറയുമ്പോഴും ദിസ് ഇസ് എക്സാക്ട്ലി വി ഡു എന്നുള്ളതാണ്. കൈക്കൂലി വാങ്ങിച്ചാൽ 10% ഒരു 20% കൊടുത്താൽ ദൈവം പ്രസാദിക്കുന്നു ചിന്തിച്ചാൽ ദാറ്റ് ഇസ് നോട്ട് ട്രൂ. അത് ദൈവം പ്രസാദിക്കത്തില്ല. സുവിശേഷ വിലയ്ക്ക് വേണ്ടി വിളി ഉണ്ടായിട്ട് അത് കണക്കാക്കാതെ ജോലി ചെയ്ത് പണമൊക്കെ ഉണ്ടാക്കി സുവിശേഷ കുറച്ച് സുവിശേഷ വിലയ്ക്ക് വേണ്ടി കൊടുത്താലൊന്നും ദൈവം പ്രസാദിക്കത്തില്ല. വലിയ മനുഷ്യനെയാണ് നമ്മൾ കാണിക്കുന്നത്. കാരണം എന്റെ ചില നീതി പ്രവൃത്തികൾ എനിക്ക് ചില വ്യാജ സംതൃപ്തി നൽകും, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ഫോൾസ് റെസ്റ്റ് ഉണ്ട്. വെൻ ഐ ഡു സം കൈൻഡ് ഓഫ് ചാരിറ്റി ദാറ്റ് ഗിവ്സ് മീ സം കൈൻഡ് ഓഫ് റെസ്റ്റ് ആൻഡ് ദാറ്റ് ഇസ് എ ഫോൾസ് റെസ്റ്റ് ആൻഡ് ദാറ്റ് ഡസൻറ്റ് യു നോ ഗോഡ് ഡസൻറ്റ് കൗണ്ട് ദാറ്റ്. ദൈവം അത് കൗണ്ട് ചെയ്യുന്നില്ല, ദൈവം അത് കൗണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത് അറിയാൻ എനിക്ക് കഴിയാത്ത നിലയിൽ എന്താണ് ഈ റെസ്റ്റ് അല്ലെങ്കിൽ ഈ വ്യാജ സംതൃപ്തി എന്നെ എന്ത് ചെയ്യുന്നു, വീണ്ടും വഞ്ചിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. ഈവൻ ചാരിറ്റി ഷുഡ് നോട്ട് ഗിവ് മീ സം കൈൻഡ് ഓഫ് റെസ്റ്റ് ടു മൈ സോൾ. ചാരിറ്റി എന്നുള്ളത് തന്നെയല്ല, ചിലർ കുറ്റബോധത്തെ മുക്കിക്കളയാൻ ചിലർ പ്രാർത്ഥിക്കും, ചിലർ ഉപവാസം കൊടുക്കും, ഇടയ്ക്കിടയ്ക്ക് ഉപവാസം കൊടുക്കും. എന്നറിയാം മറ്റൊന്നുമല്ല, എന്തും കാണിച്ചിട്ട് ഇടയ്ക്ക് നമ്മുടെ എന്താ ഇടയ്ക്ക് ഒരു 7 പിന്നൊരു 14 പിന്നൊരു 21 പിന്നൊരു 40 ഒരു വർഷം പലപ്പോഴായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ദൈവം അവൻ്റെ ഭാവമല്ലാന്ന് ക്ഷമിക്കുന്നു, ക്ഷമിക്കത്തൊന്നുമില്ല. അതൊക്കെ നമുക്ക് പലപ്പോഴും തരുന്ന ഉപവാസം കൊടുക്കുന്ന വേറെ കാര്യം, ഉപവാസം കൊടുക്കേണ്ട കാര്യമോ അത്. ഉപവാസം എടുക്കുന്നത് എന്തിനാകരുത്, നമ്മുടെ പാപത്തെ മുക്കിക്കളയാമെന്നുള്ളത് ചിന്തിക്കരുത്. ആരാധന നടത്തുന്നതും ആരാധന ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ പാപത്തെ കർത്താവ് അങ്ങ് എന്തോ നമ്മൾ പാപം ചെയ്ത് വെച്ച് പിന്നെ പോയിരുന്ന് കുറേ നേരം ആരാധിച്ച് തുള്ളുകയോ ചാടുകയോ ചെയ്താൽ ദൈവം അത് നമ്മുടെ പാപത്തെ അങ്ങ് കോമ്പൻസേറ്റ് ചെയ്യും നമ്മൾ ചിന്തിക്കരുത്. ഇനി സഭ നടത്തിക്ക ഞാൻ കുറെ കുറെ കഷ്ടപ്പെട്ട് എവിടുന്നെങ്കിലും 4 ആത്മാക്കളെ നേടിയാലും കർത്താവ് എന്ത് ചെയ്യത്തില്ല, കർത്താവ് ഈ പാപത്തെ ഓവർലുക്ക് ചെയ്യത്തില്ല. സഭ നടത്തിയാലും ഇത് ഓവർലുക്ക് ചെയ്യത്തില്ല. പ്രിയമുള്ളവരെ, ആവശ്യമായിരിക്കുന്നത് കോമ്പൻസേഷൻ അല്ല, ആവശ്യമായിരിക്കുന്നത് പാപക്ഷമയാണ്. പാപക്ഷമ പ്രാപിക്കുന്ന നമ്മുടെ നന്മ പ്രവൃത്തികളും ഉപവാസവും പ്രാർത്ഥനയും ഇതൊന്നും നമ്മുടെ പാപങ്ങൾ എന്ത് ചെയ്യത്തില്ല, കോമ്പൻസേറ്റ് ചെയ്യത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. കോമ്പൻസേറ്റ് ചെയ്യത്തില്ല. കാര്യം വാട്ട് വി നീഡ് ഇസ് നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള കൺവിക്ഷനും ദൈവസന്നിധിയിൽ എന്താണ് ഇലക്ട്രിക് ചെയർ ഇരിക്കുന്നവന്റെ മനോഭാവത്തോടുകൂടെ മനോവ്യസനത്തോടുകൂടെ അലറി കരഞ്ഞുകൊണ്ട് കർത്താവ് എന്നെ ഇവിടുന്ന് രക്ഷിക്കണം എന്ന് പറയുന്നിടത്തോളം കാര്യം പാപക്ഷമയ്ക്കായുള്ള ആ ഹൃദയത്തിന്റെ വെറുതെ ഒന്ന് പറയല്ല. എല്ലാ ദിവസം വൈകുന്നേരം നമ്മൾ കർത്താവ് ഞാൻ അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്തിട്ടുള്ള പാപങ്ങളൊക്കെ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ഒന്നും വിലപ്പോകത്തില്ല. പലരും പ്രാർത്ഥിക്കും കർത്താവ് മറിഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോകെ എന്നെ ശുദ്ധീകരിക്കുന്നു. തെളിഞ്ഞിരിക്കുന്ന എന്തെല്ലാം പാപങ്ങളുണ്ട്? തെളിഞ്ഞിരിക്കുന്ന പാപങ്ങളെ കുറിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ല. മറിഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോകെ എന്നെ ശുദ്ധീകരിക്കുന്നു അല്ലേ. പാപബോധം ഉണ്ടാകാതെ ഒരിക്കലും നടക്കത്തില്ല, ഒരു കാര്യം നടക്കത്തില്ല. സാധു കൊച്ചു കുഞ്ഞു ചോദിച്ചു, ഞങ്ങളുടെ വീടിന് വീട്ടിൽ വെച്ച് നടത്തിയ ഒരു യോഗത്തെക്കുറിച്ച് വീട്ടിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ള ഒരു കഥയുണ്ട്. ഞങ്ങളുടെ അടുത്തുള്ള അയലോക്കത്തുള്ള ഒരു കുഞ്ഞുഞ്ഞു പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും സാക്ഷി പറഞ്ഞ കൂട്ടത്തിന് അവനെ വിളിച്ച് സാക്ഷി പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാം, ഞാനൊരു വലിയ പാപിയായിരുന്നു, കർത്താവിനെ രക്ഷിച്ചു. ഉപദേശിക്ക് മനസ്സിലായി ഈ മെമ്പറുടെ പറയുന്നത്, ഇവന് പാപബോധമൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നത്തെ പെടുന്നല്ലോ ഉപദേശം പറഞ്ഞു, നല്ല നല്ലതാണ്. ഉപദേശം പറഞ്ഞു, എടാ കുഞ്ഞുഞ്ഞെ എനിക്കതാ പറഞ്ഞു. കുഞ്ഞുഞ്ഞു പറഞ്ഞുകൊണ്ട് എണീറ്റി, നീ എന്തോ പാപമൊക്കെ ആടാ ചെയ്ത് പറഞ്ഞിരുന്നാ മതി, നീ എന്തോ പാപമൊക്കെ ചെയ്തെന്നുള്ളത് പറഞ്ഞിട്ട് ഇരുന്നാ മതി. അത് പറയാൻ പറ്റുമോ? വാഴക്കണം കൊട്ടിച്ച് പറഞ്ഞാൽ വാഴക്കളെ തിരിച്ചു കൊടുക്കണ്ടായി? വേറെ കാര്യങ്ങളൊക്കെ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകും? ഓടിയോ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ച് ബീഡിയൊക്കെ പഠിച്ചു. ബീഡി പഠിച്ചതാണോ പാവം? ഇരടാണോ ബീഡി പഠിച്ച പാവമല്ല, അങ്ങനത്തല്ല. ഇവന് പാവബോധം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഉദ്ദേശിച്ച് മനസ്സിലായി. പാവബോധം ഉണ്ടായിട്ടില്ല. പാവബോധം ഉണ്ടെങ്കിൽ ഇവനിങ്ങനെ അല്ല പറയുന്നത്. ഞാൻ പറയട്ടെ, ഈ കുഞ്ഞുങ്ങിനേക്കാളും വലിയ പാവബോധം ഒന്നും നമുക്ക് ആർക്കും ഉണ്ടായി. ഐ എം ആസ്കിംഗ് യു ടു ലുക്ക് അറ്റ് യുവർ സെൽഫ്. ഐ എം നോട്ട് ആസ്കിംഗ് യു ടു ഗോ ടു 100 years back or 70 years back and look at that person. It is about us. നമുക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണ്? പാപക്ഷമയാണ്, പാപത്തെക്കുറിച്ചുള്ള വലിയ ബോധ്യം. അതിനകത്ത് കുറച്ച് പാപം ചെയ്തോ കൂടുതൽ പാപം ചെയ്തോ എന്നുള്ള പ്രശ്നമൊന്നുമില്ല. എനിക്കൊരു നല്ല വൈറ്റ് ഷർട്ട് ഉണ്ടായിരുന്നു, അത് സംഭവ ഈ ഒരു പിന്നിൻ്റെ ഒരു എന്നാ ഒരു പിൻ കുത്തുന്ന എന്നുണ്ടെന്ന്. അപ്പം അത് ഇതും കൊണ്ട് ഞാൻ പറഞ്ഞത് ഒന്ന് രണ്ടടുത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന് സംസാരിക്കുമ്പോൾ എല്ലാവരും ചോദിച്ചു ഇതന്നെ പറ്റി. ഞാൻ ആലോചിച്ചു, ഇവിടെ 0.01% പോലും ഇല്ല അതിനകത്ത് കടയെന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നല്ല അടിപൊളി ഷർട്ടാണ്. എന്നാലും ഇത്രയും വെള്ളം ഉണ്ടായിട്ട് അവർക്ക് അതൊന്നും കാണണ്ട, പിന്നെ എന്ത് കണ്ടാ മതി? ഈ ഒരു സൂചിയുടെ പാട് ഇതെന്നാ പറ്റി? എല്ലാവരും ഇങ്ങനെ തൊട്ട് നോക്കി, ഇത് എന്തൊരു പറ്റി പിടിച്ചിരിക്കുകയാണോ ഇല്ലേ? സ്നേഹമുള്ളവരാ നമ്മൾ. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ എല്ലാ വൈറ്റായിട്ടെല്ലാം കൊണ്ടുപോയിട്ട് ഇടയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം ചില ആദ്യം പിടിക്കുന്ന അവസ്ഥ, ദൈവം ആദ്യം ചെയ്യുന്ന അവസ്ഥ കർത്താവ് പറഞ്ഞു, ഇത് കഴുകിട്ട് നീ വന്നേക്കാമെന്ന്. You have to come to me. നമ്മുടെ നീതി പ്രവൃത്തി കൊണ്ടും ദശാംശം കൊണ്ടും ഉപവാസം കൊണ്ടും ആരാധന കൊണ്ടും പാപത്തെ കോമ്പൻസേറ്റ് ചെയ്യാവുന്ന, പാപത്തെ മറയ്ക്കാവുന്ന നമ്മൾ ആരും ചിന്തിക്കരുത്. അത് നമ്മളെ ചിന്തിക്കുന്നത് വിശ്വാസികളുടെ കാര്യം ഞാൻ പറയുന്നു. വി തിങ്ക് ഇറ്റ് ഈസ് നോട്ട് ടു ഔട്ട്സൈഡ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് എന്താണ്? ഇതൊക്കെ ചെയ്ത് അല്ലേ പറ. നമ്മളെല്ലാവരും നമ്മൾ എന്തുകൊണ്ട് ചാരിറ്റി ചെയ്യുന്നു? നമുക്ക് നമ്മുടെ ഒരു വ്യാജ സംതൃപ്തി ഇതുകൊണ്ട് ഉണ്ടാകുന്നുള്ളൂ. ആവശ്യമായിരിക്കുന്നത് പാപക്ഷമയാണ്. തന്റെ പാപങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. പരീക്ഷയിൽ നിന്ന് യാതൊരു വ്യത്യാസമില്ലാതെ നാം നമ്മെ തന്നെ നീതിമാന്മാരായിട്ട് നമ്മൾ തന്നെ ചിന്തിക്കുകയാണ്. ശരിയായ അനുതാപം എന്തെങ്കിലും ഒരിക്കലും നമുക്കുണ്ടാക്കി. ആ ചുങ്കക്കാരനെ പോലെ ഒരിക്കലെങ്കിലും നമ്മൾ മാറത്തടിച്ച് കരഞ്ഞ് പാപിയായ എന്നോട് കരുണ തോന്നണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ പാപങ്ങൾ പോലെ തന്നെ നമ്മളുടെ പാപങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ നീതി കാണിക്കുന്നതിലെ കള്ളത്തരങ്ങളും കൂടെ നമുക്ക് വേദന ഉണ്ടാക്കണം എന്നുള്ളതാണ്. Our very repentance is to be repented. നമ്മൾ അനുതപിച്ചു എന്ന് പറയുന്ന അനുതാപത്തിന്റെ പ്രോസസ്സിനെ കുറിച്ച് ഇന്നൊരു അനുതാപം ഉണ്ടാകേണ്ടി ഇരിക്കുന്നു. കാരണം നമ്മൾ കളിപ്പിക്കുകയായിരുന്നു. ഞാൻ വെറുതെ പറയല്ല, നമ്മൾ കളിപ്പിക്കുകയായിരുന്നു, നമ്മൾ ആളുകളെ കളിപ്പിക്കുക. കുഞ്ഞുങ്ങി പറഞ്ഞൊന്നും ഒരു വ്യത്യാസമില്ലാതെ നമുക്ക് പാപബോധം ഉണ്ടാകാതെ നമ്മൾ എന്ത് ചെയ്തു? ഞാൻ ഒരു പാപിയാണ്, ഞാൻ എല്ലാം ഏറ്റു പറഞ്ഞു പറഞ്ഞു. ആരേറ്റു പറഞ്ഞു? ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. അതുകൊണ്ടെന്നറിയാമോ? ഈ പുതിയ സഭകൾ, പുതിയ തലമുറയിൽ ദൈവസ്നേഹമുള്ള എത്ര പേരുണ്ട്? എന്തുകൊണ്ട് നമുക്ക് ദൈവസ്നേഹം ഉണ്ടാകാത്തെന്നറിയാമോ? നമ്മളെ ദൈവം രക്ഷിച്ചത് ഒരു വലിയ കാര്യമായിട്ട് ആരും ചിന്തിക്കുന്നു. ഞാനിങ്ങനെ അങ്ങോട്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ പോകുമ്പോഴത്തേക്ക് ആരെങ്കിലും ഞാൻ അങ്ങോട്ട് കാലൊന്നും മടിഞ്ഞ് എന്നെ ഒരാൾ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ താങ്ക്സ് പറയുമായി. എന്നാൽ അതേസമയം ഞാൻ അങ്ങോട്ട് റോഡിലൂടെ പോകുമ്പോൾ ചീറിപ്പാഞ്ഞൊരു കാറ് വരുന്നു, ഒരുത്തൻ എന്നെ പിടിച്ചു മാറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ അവൻ താഴെ വീണു, അവൻ്റെ കാലേ കൂടെ കാറ് കയറിപ്പോയി. ഇല്ലെങ്കിൽ ഞാൻ തോന്നേണ്ടതായിരുന്നു. അവൻ്റെ കാലേ കൂടെ കാറ് കയറിപ്പോയി, അവൻ്റെ രണ്ട് കാല് ഒടിഞ്ഞു, അവൻ്റെ ഒരു കൈ ഒടിഞ്ഞു, അവൻ അവൻ അവിടെ ഞാൻ എന്നിട്ട് ഓക്കെ താങ്ക്സ് കേട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ പോവും പോവും വളരെ നന്ദിയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ട് പോവും. ലിസ്റ്റോട് കയറാൻ നേരം നമ്മളൊന്ന് കാല് തെറ്റി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? താങ്ക്സ് പറഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകാം. പക്ഷെ നമുക്ക് വേണ്ടി നമ്മൾ മരിക്കാനിരിക്കുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അവന്റെ കാലും കൈയും ഒടിഞ്ഞെങ്കിൽ നമ്മൾ അവന് താങ്ക്സ് കേട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ പോകും പോകും. കാരണം നമ്മളെ എത്രത്തോളം വലിയ അപകടത്തിൽ നിന്നാണ് രക്ഷിച്ചതെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇലക്ട്രിക് ചെയറിൽ ഇരിക്കുന്നവന്റെ മനോഭാവത്തോടുകൂടെ പാപബോധം ഉണ്ടാകാത്തവന് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല. അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നത് ദൈവം ഇളച്ചു തന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേനെ. അത് നമ്മൾ പറയത്തില്ലായിരിക്കും, തലയിലത് പറയത്തില്ലായിരിക്കും, നമ്മൾ വാക്കുകൊണ്ട് പറയത്തില്ലായിരിക്കും. അതിൽ കൂടുതൽ പാപബോധം നമുക്ക് ഉണ്ടായിട്ടില്ല. കാര്യം വി നെവർ ഹാഡ് എൻ എൻകൗണ്ടർ വിത്ത്, നമുക്ക് ദൈവവുമായിട്ട് ഒരു കൃത്യമായ എൻകൗണ്ടർ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. ആ വടക്കൻ കാറ്റിനോട് കർത്താവെ നീ വന്ന് എൻ്റെ എല്ലാ കുറവുകളെയും തീർത്തു തരണമെന്ന് തന്നെയല്ല, എൻ്റെ പാപത്തെക്കുറിച്ച് എൻ്റെ പാപത്തിൻ്റെ ആ പഴുപ്പ് നീ ഒന്ന് ഞെക്കി പൊട്ടിച്ചു കളയണമേ കർത്താവ്, എനിക്ക് ശുദ്ധീകരണമാണ് ആവശ്യം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഇനോ ഒരു ക്ലാസ് കേട്ട ഒരു സുഖത്തോടെ സന്തോഷത്തോടെ പോകാനല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഇറ്റ് ഇസ് സംതിങ് വെരി വെരി സ്പെഷ്യൽ. ഇന്ന് രാത്രിയിൽ ഡോണ്ട് തിങ്ക് അബൌട്ട് ഹൗ മച്ച് ടൈം വി ആർ സ്പെൻഡിങ് ഹിയർ, നത്തിങ് ജസ്റ്റ് ഗിവ് യുവർ സെൽഫ് ടു ദി ലോർഡ്. കർത്താവിന് നമ്മളെ തന്നെ ഒന്ന് കൊടുക്കുക. ഞാൻ പറയട്ടെ, നമ്മൾ രക്ഷിക്കപ്പെട്ടതാണോ സ്നാനപ്പെട്ടതാണോ അഭിഷേകം പ്രാവശ്യമാണ് നിങ്ങൾ സ്വർഗത്തിൽ പോകുക എന്നുള്ളതിനൊന്നും ഞാൻ എതിരൊന്നും പറയുന്നില്ല. ചിലപ്പം ദൈവത്തിന്റെ മഹാകരുണയാൽ അവൻ നമ്മളെയൊക്കെ സ്വർഗത്തിൽ കൊണ്ടുവന്നിരിക്കും. പക്ഷേ നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. പ്രിയമുള്ളത്, നമ്മുടെ റിപ്പൻറ്റൻസ് തന്നെ ഇന്നൊരു അനുതാപം, നമ്മുടെ അനുതാപം തന്നെ വീണ്ടും ഒരിക്കലൂടെ അനുഭവിക്കാൻ. കാര്യം നമ്മൾ ദൈവത്തെ കളിപ്പിക്കുകയായിരുന്നു, നമ്മൾ ദൈവത്തെ കളിപ്പിക്കുകയായിരുന്നു. നമ്മൾ ഒരിക്കൽ പോലും ആലോചിച്ചില്ല ഇത്രയ്ക്കും വലിയ നമ്മൾ കോപത്തിന്റെ മക്കളായിരുന്നു, നമ്മൾ ദൈവത്തിന്റെ കോപത്തിന്റെ ലോകത്തിലായിരുന്നു. നമ്മൾ ഇലക്ട്രിക് ചെയറിലിരുത്തി എപ്പോ വേണമെങ്കിലും നമ്മളെ ചുട്ടു കളയാവുന്ന നിലയിൽ പിശാചിന്റെ കയ്യിലിരുന്ന നമ്മളെ ആ ഇലക്ട്രിക് ചെയറിൽ നിന്ന് സ്വന്തം ജീവൻ കൊടുത്ത് കർത്താവ് വീണ്ടെടുത്ത് നമ്മളെ സ്വർഗസ്ഥലത്തിരുത്തിയിരിക്കുകയാണ്. നമുക്ക് എങ്ങനെയാ ദൈവത്തിന്റെ സന്നിധിയിൽ കൂളായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നത്? നമുക്ക് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആഴത്തിൽ നിങ്ങൾ ശബ്ദം ഉണ്ടാക്കിക്കോ, ഐ ഡോണ്ട് കെയർ, നിങ്ങൾ ശബ്ദത്തോടെ തന്നെ കർത്താവുള്ളൂ. കർത്താവെ എനിക്ക് ശരിയായിട്ടുള്ള ഒരു പാപബോധം തരണമേ കർത്താവ്, എനിക്ക് ശരിയായിട്ട് കർത്താവ് എന്റെ പാപം എന്റെ മുമ്പിൽ ഇരിക്കുന്നു കർത്താവ്, പല സമയത്തും എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല, ഞാനൊരു മര്യാദ പാപി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഞാൻ കാണിച്ച ഏറ്റവും വലിയ നിന്നോട് കാണിച്ചിട്ടുള്ള നന്ദികേടാണ്, നിന്നോട് കാണിച്ചിട്ടുള്ള നിന്നയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഒരിക്കലെങ്കിലും മര്യാദ പാപി എന്ന് കർത്താവിന്റെ സന്നിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരിക്കലെങ്കിലും അങ്ങനെ സാക്ഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനോ വാട്ട് ഐ ഡിഡ്, ഞാൻ കർത്താവിന്റെ രക്തത്തിന്റെ വിലയെ കുറച്ച് കാണുകയായിരുന്നു. കർത്താവ് മരിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറയുമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നമ്മൾ എത്ര പേർ പറയും, വറുതിക്കാറ്റ് ഉണരുക, ആ നോർത്ത് വിൻഡ്, നമ്മളെ കൺവിക്ട് ചെയ്യുന്ന നോർത്ത് വിൻഡ്, എക്സോർട്ട് ചെയ്യുന്നതല്ല കൺവിക്ട് ചെയ്യുന്ന, നമ്മളെ കുറ്റബോധമുള്ളവരാക്കി തീർക്കുന്ന, പാപബോധമുള്ളവരാക്കി തീർക്കുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മൾ ഇലക്ട്രിക് ചെയർ ഇരിക്കുകയാണെന്നുള്ള ബോധ്യം തരുന്ന ഒരു റിയൽ എൻകൗണ്ടർ വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഇന്ന് രാത്രി നമുക്ക് ആവശ്യമായിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു എൻകൗണ്ടർ. എത്ര പേര് കർത്താവിനോട് പറയും, കരങ്ങളെ ഉയർത്തി കർത്താവ്, കർത്താവെ ഐ നീഡ് എൻ എൻകൗണ്ടർ വിത്ത് യു ഗോഡ്. പല സമയത്തും ഞാൻ നിന്നെ കുറിച്ച് കേട്ടിട്ടുണ്ട് കർത്താവെ, ഞാൻ പലപ്പോഴും അന്യഭാഷയിലൊക്കെ സംസാരിച്ചു, ഞാൻ കുറേ നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, നന്മ ചെയ്യാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും നിന്റെ സന്നദ്ധിയിൽ വില പോകത്തില്ലെന്ന് ഞാൻ മനസ്സിലാകുന്നു. വാട്ട് ഇസ് നീഡഡ് ഈസ് ഓ ഫോർഗിവ്നെസ് ഓഫ് സിൻ. കർത്താവ് എന്റെ പാപങ്ങളൊന്നും മോചിക്കപ്പെടുവാൻ വേണ്ടി ഞാൻ നിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടില്ല കർത്താവേ. ഹാലലുയ്യ. കഴിക്കാൻ വയ്യാത്ത രീതിയിൽ, കുടിക്കാൻ വയ്യാത്ത രീതിയിൽ, ഓ ഹാലലുയ്യ കർത്താവേ, നിവർന്നു നിൽക്കാൻ കഴിയാത്ത നിലയിൽ എന്റെ പാപത്തെ കുറിച്ചുള്ള ബോധ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമെന്ന് എത്ര പേര് പറയും കർത്താവ്. എല്ലാവരും ദൈവസന്നിധിയിൽ ഒരു നിമിഷം കർത്താവിനോട് പറ, കർത്താവിനോട് നമ്മുടെ പാപങ്ങളെ ഒന്ന് ഏറ്റു പറ. നിങ്ങൾ ഇന്ന് രാത്രിയിലാണെങ്കിലും പോയി കിടന്നൊന്ന് പറ കർത്താവേ, ഐ ഡിഡ് എ ലോട്ട് ഓഫ് മിസ്റ്റേക്ക്, ചെറിയ കാര്യങ്ങളൊന്നും അല്ല കർത്താവേ, എനിക്ക് നിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത ഇല്ലാത്ത നിലയിൽ ഞാൻ പലപ്പോഴും ആ പരീക്ഷനെ പോലെ ഞാൻ നിന്നുകൊണ്ട് നിന്നോട് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് നിൽക്കാൻ കഴിവില്ലാത്തവനാണ്, ആ ചുങ്കക്കാരനെ പോലെ മാളത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് പാപിയായനോട് കരുണ തോന്നണം എന്ന് പറയാൻ എനിക്ക് ഇന്ന് സാധിക്കണമേ, അതിനുപോലും കഴിയാത്തവനാണ് ഞാനെന്നൊന്ന് പറയണം. ഹല്ലേലൂയ. പാപബോധം പോലും ഉണ്ടാകാത്ത നമ്മൾ എങ്ങനെയാ ദൈവത്തിന് സരി നിൽക്കാൻ പറ്റുന്നത്? എവിടെയാ നമുക്ക് പരിശുദ്ധാത്മാവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടുള്ളത്? ഒരു നിമിഷം കൊണ്ട് ഇവിടെ കർത്താവ് എന്റെ പാപങ്ങളെ മോചിക്കണമെന്ന് നിങ്ങൾ പറയുന്നത് മാത്രമല്ല ഞാൻ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. യു സർട്ടൻലി നീഡ് ആൻ എൻകൗണ്ടർ വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അല്ലെങ്കിൽ കർത്താവ് അത്രയെങ്കിലും പറ, കർത്താവെ ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് ഒരു ശരിയായിട്ടുള്ള എൻകൗണ്ടർ ആവശ്യമുണ്ട്. നീയുമായിട്ട് നിന്റെ ആത്മാവുമായിട്ട് എനിക്കൊരു എൻകൗണ്ടർ ആവശ്യമുണ്ട്. എല്ലാവർക്കും കരങ്ങൾ ഉയർത്തി പറയും, കർത്താവേ എനിക്ക് പരിശുദ്ധാത്മാവുമായിട്ടുള്ള എൻകൗണ്ടർ ആവശ്യമുണ്ട്. എനിക്ക് പാപബോധം പോലും ഉണ്ടാകാത്ത ഒരു സ്റ്റേജിൽ ഞാൻ നശിച്ചു കിടക്കുക. കർത്താവേ എനിക്ക്